ഒരു നിമിഷം നമ്മുടെ തലകളെ വണങ്ങാം. സ്നേഹവാനായി സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നതിൽ നിനക്ക് നന്ദി പറയുന്നു. നിന്റെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് ഞങ്ങൾ അറിയുന്നതിനാൽ ഞങ്ങൾ നന്ദിയുള്ളവരാകുന്നു. ഞങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നീ ഞങ്ങൾ ഓരോരുത്തർക്കും ശുശ്രൂഷ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾക്കിരിക്കാം. ഈ ഉച്ചഭാഷിണികളെല്ലാം പ്രവർത്തിച്ച് കാണുന്നത് എനിക്ക് നന്നായി തോന്നുന്നു. ഇന്നലെ അതെല്ലാം കൂടി കുഴപ്പത്തിലായതിനാൽ ഞാൻ ഖേദിക്കുന്നു. അത് നിങ്ങളുടെ അടുക്കൽ എത്തിക്കാൻ ഞാൻ അതിയായി ആഗ്രഹിച്ചിരുന്ന ഒരു സന്ദേശമായിരുന്നു. നിങ്ങളത് തീർച്ചയായും കണ്ടിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് നമുക്കുള്ള നങ്കൂരമാണ്. നാം ഒരു സഭയിലല്ല നങ്കൂരമിട്ടിരിക്കുന്നത്, നാം ക്രിസ്തുവിലാണ് നങ്കൂരമിട്ടിരിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലായോ? അവൻ മാത്രമാണ് ഒരേയൊരു വഴി. അവൻ മാത്രമാണ് സുരക്ഷിതമായ സ്ഥലവും. ദൈവം തന്റെ നാമത്തെ സ്ഥാപിച്ചിരിക്കുന്ന ഏകമായ സ്ഥലവും അവനാകുന്നു. അത് വേറൊരു വാതിൽക്കലുമല്ല, അവൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ആ വാതിൽക്കൽ മാത്രമാകുന്നു. തന്റെ ജനങ്ങളെ അവൻ അവിടെ വെച്ച് മാത്രമായി കണ്ടുമുട്ടുന്നു. ദൈവം ഒരിക്കലും തന്റെ നാമത്തെ മറ്റൊരിടത്തുമല്ല, എന്നാൽ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നതായി നാം കാണുന്നു. അത് പുത്രൻ എപ്പോഴും പിതാവിന്റെ നാമത്തെ എടുത്തു തുടരുന്നത് പോലെയാകുന്നു. നിങ്ങൾ ചോദിച്ചേക്കാം, ഇന്നത് എപ്രകാരം പ്രായോഗികമാകുന്നു? എല്ലാവരും ഞാൻ യേശുവിലാകുന്നു എന്ന് പറയുന്നു. അവൻ വചനമാകുന്നു. അതായത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. വീണ്ടും വെളിപാട് പുസ്തകത്തിന്റെ 19 അധ്യായത്തിൽ അവൻ മണവാട്ടിയോടുകൂടെ വരുമ്പോൾ അവൻ രക്തം തളിച്ച് ഉടുപ്പ് ധരിച്ചിരിക്കുന്നതായും അവന്റെ പേര് ദൈവവചനം എന്ന് നാം കാണുന്നു. അവൻ ദൈവവചനമാകുന്നു. അവൻ തന്നെ അത് ജീവിപ്പിക്കുന്ന ശക്തിയാകുന്നു. അവൻ പരിശുദ്ധാത്മാവും അവൻ ചാലകശക്തിയിൽ നിന്നും ക്രിയാശക്തിയിലേക്ക് വന്നിട്ട് വചനത്തെ അത് ജീവിപ്പിക്കുന്നു. ഇതെല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചിരിക്കണം, അല്ലെങ്കിൽ പിന്നെ അതൊന്നും പ്രാവർത്തികമാകുകയില്ല. അതിന് മുഴുവൻ വേദപുസ്തകത്തെയും മുഴുവൻ ക്രിസ്തുവിനെയും സമ്പൂർണ്ണ സുവിശേഷത്തെയും എടുക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ടെലിവിഷനിൽ ശ്രദ്ധിച്ചിരുന്ന സമിതിയോട് ഈ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പരിപാടി ഉണ്ടാക്കുമെന്ന് അറിയാമായിരുന്നതിനാൽ അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഈ സമിതിയിലുണ്ടായിരുന്ന സഹോദരന്മാരെ ഞാൻ അനുമോദിക്കുന്നു. അവർ വളരെ വിദഗ്ധമായ രീതിയിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിരുന്നു. ഞാനൊരു വിമർശകനാണെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. എന്നിരുന്നാലും അവിടെ വിമർശിക്കുന്നതിനായി യാതൊന്നുമില്ലായിരുന്നു. അത് പൂർണ്ണമായും നന്നായിരുന്നു. എനിക്കതുമായിട്ട് 100% യോജിച്ചു പോകാൻ കഴിയുന്നു. അതിന് നിങ്ങൾക്ക് നന്ദി പറയുന്നു. ആമേൻ. അവരുടെ ഉത്തരങ്ങൾ ശരിയായ ഉത്തരങ്ങളായിരുന്നു. ഞാൻ തീർച്ചയായും അവരെ അനുമോദിക്കുന്നു. അതിന്റെ ഒരു ചലച്ചിത്രം എന്റെ സ്വന്തം സഭയിൽ കാണിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. അത് യഥാർത്ഥത്തിൽ വളരെ നന്നായിരുന്നു. നമ്മുടെ പെന്തിക്കോസ്ത് കൂട്ടത്തെ കൂടാതെ മറ്റുള്ള മേഖലകളിലും ദൈവം പ്രവർത്തിച്ചിരിക്കുന്നു എന്നറിയുന്നതിൽ ഞാൻ വളരെ നന്ദിയുള്ളവനാകുന്നു. അവിടെ നിന്നും ദൈവത്തിന്റെ വിത്തുകളായി ഈ കാലമൊക്കെയും അവരുടെ മേൽ വെളിച്ചം പതിയുന്നതിനായി കാത്തുകിടന്നിരുന്ന അവരെ അവൻ പെറുക്കിയെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. സ്നേഹിതരെ, ഇത് നമുക്ക് മറ്റൊരു മുന്നറിയിപ്പും കൂടി തരുന്നു. അതായത്, യേശു പറഞ്ഞു, ഉറങ്ങിപ്പോയ കന്യകമാർ എണ്ണ വാങ്ങാൻ വേണ്ടി പോകാൻ തുടങ്ങുന്ന സമയത്ത് മണവാളൻ വന്നു. അതുകൊണ്ട് എപ്പിസ്കോപ്പേലിയൻ സഭയും പ്രസ്ബിറ്റേറിയൻകാരും മെത്തഡിസ്റ്റും ബാപ്റ്റിസ്റ്റും ലൂഥറൻകാരും എണ്ണ വാങ്ങാൻ വേണ്ടി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. എങ്കിൽ ആ നാഴികയിലാണ് മണവാളൻ വരുന്നത്. ആ കാര്യം നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ. എന്റെ മകനായ ബില്ലി കുറച്ചുനേരം മുമ്പ് എന്നോട് പറഞ്ഞതുപോലെ ഇതിനു മുമ്പ് ഒരിക്കലും അത്രയും കാര്യം എന്നോട് പറയേണ്ടി വന്നിട്ടില്ല. അവൻ പറഞ്ഞു, ഡാഡി, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറയേണ്ടതിന്റെ ആവശ്യമില്ല. എന്തെങ്കിലും പറഞ്ഞു ബോധ്യപ്പെടുത്താനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പറഞ്ഞു, ഡാഡി, നിങ്ങൾ എന്ത് ചെയ്താലും ഈ രോഗികളായ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുഴുവൻ സമയം കൊടുത്തിരിക്കണം. അവൻ പറഞ്ഞു, ഇത്രയും രോഗികളായ ജനങ്ങളെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അവൻ പറഞ്ഞു, വെറും 1-2 നിമിഷത്തിനുള്ളിൽ തന്നെ അവൻ 200 കാർഡുകൾ വിതരണം ചെയ്തു. വളരെയധികം ജനങ്ങൾ രോഗികളായിട്ടുണ്ട്. അവൻ എന്നോട് ഇപ്രകാരം സാധാരണ പറയാറുള്ളതല്ല. ഇന്ന് രാത്രിയിൽ ഞാൻ കുറച്ച് കുറിപ്പുകളും കൂടാതെ വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചുള്ള കുറച്ച് വിവരണങ്ങളും എടുത്തിട്ടുള്ളത് ദൈവത്തിന്റെ ക്രോധം നമ്മുടെ കീഴെ കുലുങ്ങിക്കൊണ്ടിരിക്കുകയും അതുടനെ തന്നെ ആഘാതമേൽപ്പിക്കുകയും ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ നാം ഇവിടെ ഇരിക്കുന്നത്. കൂടാതെ ദൈവത്തിന്റെ ക്രോധം കാത്തിരിക്കുകയും ആ നിമിഷത്തിൽ തന്നെ കോടിക്കണക്കിന് ജനങ്ങളുടെ കാര്യം അതോടൊപ്പം തീരുകയും ചെയ്യുമെന്ന് നാം അറിയുന്നു. എന്റെ ഹൃദയത്തിൽ ഞാൻ അതറിയുന്നു, അത് അപ്രകാരം തന്നെ ആയിരിക്കുമെന്ന് ഞാൻ അറിയുന്നു. അതോടൊപ്പം വളരെയധികം രോഗികളായ ജനങ്ങൾ ആയികയും വലിയുകയും ചെയ്യുന്നത് നാം കാണുന്നു. ഇന്ന് രാത്രിയിൽ അവരിൽ അധികം പേരും ക്രിസ്ത്യാനികളാണെന്ന് ഞാൻ കരുതുന്നു. ദൈവമക്കളായ നിങ്ങളോട് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾ എന്ത് ചെയ്തിരുന്നാലും മറ്റുള്ള കാര്യങ്ങളെല്ലാം വിട്ടുകളഞ്ഞിട്ട് രാത്രിയും പകലും പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ സേവനം ചെയ്യുക. എന്തോ തെറ്റായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടാൻ കഴിയും. അതിനെക്കുറിച്ച് നിങ്ങൾ റോഡിൽ കൂടെ നടക്കുമ്പോഴോ മറ്റെവിടെയെങ്കിലും പോകുമ്പോഴോ നിങ്ങൾക്ക് പറയാൻ കഴിയും. നിങ്ങൾ ആത്മീയനാണെങ്കിൽ നിങ്ങൾക്കത് അറിയാൻ കഴിയും. നിങ്ങൾക്കറിയാമെന്ന് ഞാൻ അറിയുന്നു. സഹോദരൻ സ്ട്രോമിയുമായിട്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു. ടോണി ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ടോണി സലാമേ സലാമേ, അതെ സലാമേ അല്ല, എനിക്ക് ടോണിയെ തെറ്റായി കിട്ടിയെന്ന് തോന്നുന്നു. അല്ല, അതാ ടോണിയല്ല, അത് ട്യൂസോണിലുള്ള ടോണിയാകുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? സ്ട്രോമി. അത് സലാമേ സലാമേ അല്ലെങ്കിൽ അങ്ങനെ എന്തോ എന്ന് എനിക്കറിയാമായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ കടയിൽ വെച്ച് ഒരു വ്യക്തി കടന്നു വരികയും അദ്ദേഹം വളരെ മതിപ്പുളവാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ എന്റെ പഴയ കാര്യങ്ങളെ ഓർമ്മയിൽ കൊണ്ടുവന്നു. അത് കഴിഞ്ഞവട്ടം ഞാൻ ഇന്ത്യയിലായിരുന്നപ്പോഴായിരുന്നു. അവിടെ വെച്ചായിരുന്നു കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ളതിലും വെച്ച് ഏറ്റവും വലിയ ജനക്കൂട്ടം. അതൊരു വട്ടം ബോംബെയിൽ വെച്ചായിരുന്നു. അവരെ ഇരുത്താൻ വേണ്ടി ഞങ്ങൾക്ക് സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അത് 10,000-10,000 ജനങ്ങളായിരുന്നു. ഞങ്ങൾ അവിടെ എത്തുന്നതിനു മുമ്പ് ഒരു വിവർത്തനം ചെയ്യപ്പെട്ട പത്രം ഞങ്ങൾക്ക് കിട്ടി. ഇന്ത്യ പല ഭാഷകളുള്ള ഒരു രാജ്യമാകുന്നു, എന്നാൽ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ഇംഗ്ലീഷ് പത്രമായിരുന്നു. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു, നല്ല കാര്യം, ഭൂമികുലുക്കമെല്ലാം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. പക്ഷികളെല്ലാം തങ്ങളുടെ കൂടുകളിലേക്ക് തിരികെ പറന്നു തുടങ്ങിയിരിക്കുന്നു. ഈ ഭൂമികുലുക്കമുണ്ടാകുന്നതിന് കുറച്ച് ദിവസം മുമ്പ് അത് ഈ മതിലുകളെല്ലാം തകർത്തിരുന്നു. ചെറിയ പക്ഷികൾ പാറകൾക്കിടയിലും മറ്റും അഭയം കണ്ടെത്തി. അവയുടെ കൂടുകൾ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ നട്ടുച്ചയ്ക്ക് സൂര്യന്റെ ചൂട് കൂടുതലുള്ളപ്പോൾ ഈ മൃഗങ്ങളെല്ലാം മതിലുകൾക്കരികെ തണൽ കിട്ടുന്നതിന് വേണ്ടി വന്ന് നിൽക്കുമായിരുന്നു. 2 ദിവസത്തോളം ഈ പക്ഷികളെല്ലാം അവയുടെ കൂടുകളിലേക്ക് വരാതെ ഈ മരങ്ങളിൽ തങ്ങിയിരുന്നു. 2 ദിവസം വളർത്തുമൃഗങ്ങളും ആടുകളും മാടുകളും ഉച്ചനേരത്ത് ഈ ഭിത്തികൾക്ക് ചുറ്റുമായി കൂടി വരാതെ വെളിമ്പ്രദേശത്ത് തണലിനായി അന്യോന്യം ചാരി നിന്നുകൊണ്ട് കഴിഞ്ഞുകൂടിയിരുന്നു. അതിനുശേഷം പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടാകുകയും അത് മതിലുകളെയും കെട്ടിടങ്ങളെയും കുലുക്കി തകർത്ത് കളഞ്ഞു. നോക്കൂ, ആ ചെറിയ പക്ഷികളെല്ലാം അവയുടെ കൂട്ടിലായിരുന്നെങ്കിൽ അവയെല്ലാം നശിച്ചു പോകുമായിരുന്നു. ആടുകളും ആടുകളും ആ മതിലുകൾക്ക് കീഴെയായിരുന്നെങ്കിൽ അവയെല്ലാം നശിച്ചു പോകുമായിരുന്നു. ദൈവം പ്രകൃതിക്ക് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സഹോദരൻ ടോണിയുടെ കടയിൽ വെച്ച് ഒരാൾ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അലാസ്കയിൽ ഈ വലിയ ഭൂകമ്പം ഉണ്ടായപ്പോൾ അയാൾ മെക്സിക്കോയിലെ സ്റ്റോണി പോയിന്റ് എന്ന് പറയാറുള്ള സ്ഥലത്ത് ഇരുന്ന് മീൻ പിടിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പക്ഷികൾ ആഹാരം കഴിക്കുന്നില്ല, മീനുകൾ തീറ്റ തിന്നിരുന്നില്ല, എന്തോ കുഴപ്പമുണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ അത് സംഭവിച്ചപ്പോൾ, അല്ലെങ്കിൽ അതെവിടെ വെച്ചായിരുന്നാലും, അദ്ദേഹം പറഞ്ഞു, ഞാൻ വീണ്ടും മീൻ പിടിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇത് വളരെ വിചിത്രമായിരുന്നു. ഈ സമയത്താണ് ഈ മീനുകൾ തീറ്റയെടുക്കുന്നത്. വെള്ളത്തിൽ ഒരിടത്തും ഒരോളമോ മറ്റ് യാതമോ തന്നെയില്ല. വെള്ളം നിശ്ചലമായിരുന്നു. മീനുകൾക്ക് തീറ്റയെടുക്കുന്നതിനുള്ള നല്ല യോജിച്ച സമയമായിട്ടും അവ തീറ്റയെടുത്തിരുന്നില്ല. കൂടാതെ പക്ഷികളെല്ലാം, സാധാരണയായി അവിടെയുള്ള കടൽ പക്ഷികൾ, മീനും മറ്റും കൊത്തിയെടുത്ത് നടന്നിരുന്ന ഈ പക്ഷികൾ ഇപ്പോൾ തീരത്ത് ഒന്നോടൊന്ന് ഒത്തൊരുമിച്ച് നടന്നിരുന്നു. കുറച്ച് നിമിഷത്തിനുള്ളിൽ തന്നെ കടൽപ്പായൽ അടിയിൽ നിന്നും ഇപ്രകാരം പൊങ്ങി വരാൻ തുടങ്ങിയിരുന്നു. കാരണം ഭൂമിയുടെ മറ്റൊരു വശത്ത് ഒരു ഭൂകമ്പം ഉണ്ടായിരിക്കുന്നു. നോക്കൂ, ഈ പക്ഷികൾ അവിടെ എന്തോ കുഴപ്പമുണ്ടായിരുന്നുവെന്നും എന്തോ സംഭവിക്കാൻ പോകുന്നതായിരുന്നുവെന്നും അറിഞ്ഞിരുന്നു. ഈ പക്ഷികൾക്കും അത് തന്നെ അറിയാമായിരുന്നു. തീർച്ചയായും ദൈവം ഒരു മത്സ്യത്തിനോ ഒരു പക്ഷിക്കോ ഇപ്രകാരം വിവേചന ശക്തി കൊടുക്കുന്നെങ്കിൽ തന്റെ മക്കൾക്ക് അതിലും എത്രയോ അധികമായിരിക്കും. നാം അന്ത്യകാലത്തായിരിക്കുന്നുവെന്ന് നാം അറിയുന്നു. ന്യായവിധി കാത്തിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വാസ്തവമായും ഭയഭക്തിയുള്ളവരായിരിക്കാം. നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തിങ്കിലേക്ക് ഓടിക്കൊള്ളുക. നീയോ കപർന്നഹൂമേ, സ്വർഗത്തോളം നീ ഉയർന്നിരിക്കുന്നു, നീ പാതാളത്തിലേക്ക് താണുപോകും. കപർന്നഹൂം ഇന്ന് വെള്ളത്തിനടിയിൽ കിടക്കുന്നു. അത് ഓർമ്മയിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊള്ളുക. ഇന്ന് രാത്രിയിൽ കുറച്ചു നേരത്തേക്ക് ഞാൻ തിരുവെഴുത്തിൽ നിന്നും കുറച്ച് ഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. നാം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പ്രാർത്ഥനയുടെ കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട് എന്ന് ബില്ല് പറഞ്ഞിരുന്നു. അതിൽ കുറച്ച് ഇന്നലെ കൊടുത്തിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ എനിക്ക് അതിൽ നിന്ന് ആരെയും എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ അത്ഭുതപ്പെടുകയുണ്ടായി. പരിശുദ്ധാത്മ വന്നപ്പോൾ, നോക്കൂ, നിങ്ങൾക്കതിനെ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. അതൊരു വാഹനത്തിന്റെ ലിവർ വലിച്ചിട്ട് ഗിയറിലോട്ടിടുന്നത് പോലെയാണ്. പരിശുദ്ധാത്മാവിനെ പ്രവർത്തിപ്പിക്കുന്നത് നിങ്ങളാണ്, ഞാനല്ല. നിങ്ങളത് സ്വയമായി ചെയ്യുന്നു. കഴിഞ്ഞ രാത്രിയിൽ വിവേചന സമയത്ത് അതൊരിക്കലും ജനങ്ങളിൽ നിന്ന് ആരെയും അങ്ങനെ തിരഞ്ഞെടുത്തിരുന്നില്ല. അവർക്കത് ഗ്രഹിക്കാൻ കഴിയുന്നത് പോലെ കാണപ്പെട്ടിരുന്നില്ല. പിന്നീട് അത് ഒരുവിധത്തിൽ ഞാൻ സാധാരണയായി പ്രസംഗിച്ചിട്ട് രോഗികളുടെ മേൽ കൈവയ്ക്കുന്നത് പോലെ കാണപ്പെട്ടു. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവന്റെ ആത്മാവിനാൽ ജനിക്കപ്പെട്ട അവന്റെ ഉയർപ്പിക്കുന്ന ശക്തിയാൽ നിറയപ്പെടുകയും ചെയ്തിട്ടുള്ള നമ്മൾ ആ ശക്തി നൽകപ്പെട്ടിരിക്കുന്നുവെന്നും അത് നമ്മുടെ ഉള്ളിലുണ്ടെന്നുമുള്ള കാര്യം നാം മനസ്സിലാക്കിയിരിക്കണം. ശിഷ്യന്മാർ ചെയ്തതുപോലെയും സഭാ കാലഘട്ടങ്ങളിൽ കൂടി അത് തുടർന്നിരുന്നതുപോലെ മറ്റുള്ളവരുടെ മേൽ കൈവയ്ക്കുന്നതിൽ കൂടെ അത് രോഗികളായവരെ പരിപൂർണമായും സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ദർശനങ്ങൾ കാണിക്കുകയും പ്രവചിക്കുകയും ചെയ്തിരുന്നു. ആദ്യകാലത്തെ അപ്പോസ്തലന്മാരിൽ ജീവിച്ചിരുന്ന അതേ ആത്മാവ് ഇന്ന് സഭയിൽ ജീവിക്കുകയും അതേ പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്നു. അതെത്രയും എളുപ്പം നാം മനസ്സിലാക്കിയിരിക്കണം. നോക്കൂ, അതെത്രയധികമായി പ്രവർത്തിച്ചിരുന്നാലും അതൊരു കാര്യമല്ല. നിങ്ങളത് മനസ്സിലാക്കി അത് വിശ്വസിച്ചിരിക്കണം. നിങ്ങളത് വിശ്വസിക്കാതെ അത് യാതൊരു നന്മയും നിങ്ങൾക്ക് ചെയ്യുകയില്ല. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ നിമിഷം നിങ്ങളുടെ കുഴപ്പങ്ങൾ അവസാനിച്ചിരിക്കും. അത് സത്യമാണ്. ഇപ്പോൾ നമുക്ക് തിരുവെഴുത്തിലേക്ക് തിരിക്കാം. ഞാൻ കുറച്ചു സമയം അവിടെ ഇരുന്നു കൊണ്ട് കുറച്ചുകൂടി വേദഭാഗങ്ങൾ ചേർത്തുകൊണ്ട് ഇന്ന് രാത്രിയിലേക്കുള്ള എന്റെ വിഷയത്തെ മാറ്റിയിരുന്നു. ദൈവവചനത്തിൽ നിന്നും വിശുദ്ധ ലൂക്കോസിന്റെ 8:40 തൊട്ട് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ കുറച്ചധിക ഭാഗം വായിക്കുന്നതാണ്. യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അവർ എല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് അതൊരു നല്ല ആശയമായിരിക്കുന്നില്ലേ? അപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ വന്ന് അവന്റെ കാൽക്കൽ വീണു. അവൻ ഏകദേശം 12 വയസ്സുള്ള ഏകജാതയായ ഒരു മകളുണ്ടായിരുന്നു. അവൾ മരിപ്പാറായതുകൊണ്ട് തന്റെ വീട്ടിൽ വരണമെന്ന് അവനോട് അപേക്ഷിച്ച് അവൻ പോകുമ്പോൾ പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു. അന്ന് 12 സംവത്സരമായി രക്തസ്രാവമുള്ളവളും മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം കഴിയാത്തവളുമായ ഒരു സ്ത്രീ പുറകിൽ അടുത്ത് ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. ഉടനെ അവളുടെ രക്തസ്രാവം നിന്നുപോയി. എന്നെ തൊട്ടത് ആർ എന്ന് യേശു ചോദിച്ചു. എല്ലാവരും ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ, ഗുരു, പുരുഷാരം നിന്നെ തിക്കിത്തിരക്കുന്നു എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു. യേശുവോ, ഒരാൾ എന്നെ തൊട്ടു, എങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. താൻ മറിഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ട് വിറച്ചും കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ വീണു. അവനെ തൊട്ട സംഗതിയും തൽക്ഷണം സൌഖ്യമായതും സകല ജനവും കേൾക്കെ അറിയിച്ചു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ ഒരാൾ വന്ന്, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു. യേശു അത് കേട്ടാറേ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് അവനോട് ഉത്തരം പറഞ്ഞു. വീട്ടിലെത്തിയാറെ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെയും ബാലയുടെ അപ്പനെയും അമ്മയും അല്ലാതെ ആരെയും അവൻ തന്നോടുകൂടെ അകത്തു വരുവാൻ സമ്മതിച്ചില്ല. എല്ലാവരും അവളെ ചൊല്ലി കരയുകയും മുറയിടുകയും ചെയ്യുമ്പോൾ, കരയേണ്ട, അവൾ മരിച്ചില്ല, ഉറങ്ങുന്നത്രയെന്നവൻ പറഞ്ഞു. അവരോ അവൾ മരിച്ചുപോയി എന്നറിയുകൊണ്ട് അവനെ പരിഹസിച്ചു. എന്നാൽ അവൻ അവളുടെ കൈ പിടിച്ച്, ബാലെ, എഴുന്നേൽക്ക എന്ന് അവളോട് ഉറക്കെ പറഞ്ഞു. അവളുടെ ആത്മാവ് മടങ്ങി വന്നു. അവൾ ഉടനെ എഴുന്നേറ്റു. അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവൻ കൽപ്പിച്ചു. അവളുടെ അമ്മയപ്പന്മാർ വിസ്മയിച്ചു. സംഭവിച്ചത് ആരോടും പറയരുത് എന്ന് അവൻ അവരോട് കൽപ്പിച്ചു. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഞങ്ങൾ വായിച്ച ഈ വചനം അത് സത്യമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഇത് സംഭവിച്ച കാര്യമാകുന്നു. ഇതേതെങ്കിലും ഒരു പുരാണകഥാപത്രത്തിൽ നിന്നോ ഏതെങ്കിലും കഥാപുസ്തകത്തിൽ നിന്നോ വായിച്ചതല്ല, എന്നാൽ ഇത് ദൈവവചനം എന്ന് ഞങ്ങൾ അറിയുന്ന പുസ്തകത്തിൽ നിന്ന് വായിച്ചതാകുന്നു. ഇത് സംഭവിച്ചതാകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ശ്രദ്ധേയമായ കാര്യങ്ങൾ ചെയ്ത ഈ യേശുവിനെ രണ്ട് മുഖ്യമായ കാര്യങ്ങളാകുന്നു: രക്തസ്രാവമുള്ള സ്ത്രീയെ സൌഖ്യമാക്കിയതും മരിച്ചുപോയ ബാലികയെ ഉയർപ്പിച്ചതുമാകുന്നു. അവൻ ദൈവപുത്രനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവെന്ന വ്യക്തിയിൽ ഞങ്ങൾക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അവൻ ഇന്ന് രാത്രിയിൽ ഞങ്ങളോട് കൂടെയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്നതിനാൽ അവന്റെ ദയ ജനങ്ങളുടെ മേൽ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ജനങ്ങൾ അവന്റെ അടുക്കിലേക്ക് എത്തുമ്പോൾ അന്നവർക്ക് ലഭിച്ചിരുന്ന അതേ പ്രതിഫലം ഇന്ന് അവൻ അവർക്ക് നൽകുന്നു. പിതാവ് ഇതനുവദിച്ചു തരണമേ. അതിനാൽ ഞങ്ങളൊരു പുതിയ അഭിഷേകം ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നു. കുറച്ചുനേരം മുമ്പ് സഹോദരൻ ഷക്കേരിയൻ ആത്മാർത്ഥമായി അപേക്ഷിച്ചതുപോലെ, കൂടാതെ ശ്രോതാക്കളോട് വിശ്വസിക്കാൻ അപേക്ഷിച്ചതുപോലെ ഞങ്ങൾ വീണ്ടും അപേക്ഷിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ കുറച്ചു നേരത്തേക്ക് മാത്രം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് വെറും കുറച്ചു നേരത്തേക്ക് മാത്രമായിരിക്കും. കാരണം പ്രാർത്ഥനയുടെ കാർഡുകൾ ലഭിച്ചിട്ടുള്ളവരായ ജനങ്ങളുടെ അടുക്കലെത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒഴിച്ച് മറ്റെല്ലാം വിട്ടുകളയുന്നതാണ്. എന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി അവരെ ആ മനോഭാവത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമാകുന്നു. ആ മനോഭാവമാണ് എല്ലായ്പ്പോഴും പ്രതിഫലങ്ങൾ നൽകുന്നത്. ആ മനോഭാവമാണ് നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് എടുക്കുന്നത്. ഇവിടെ ഇതാ രക്തസ്രാവമുള്ള ഒരു സ്ത്രീ അവന്റെ വസ്ത്രം തൊട്ട് സൗഖ്യപ്പെട്ടിരിക്കുന്നു. ഒരു പടയാളി അവന്റെ മുഖത്ത് തുപ്പുകയും അവന്റെ തലയിൽ മുൾക്കിരീടം വെക്കുകയും ചെയ്തിട്ട് യാതൊരു ശക്തിയും പുറപ്പെട്ടതായി അറിഞ്ഞില്ല. ഇത് നിങ്ങളുടെ സമീപനം പോലെയാകുന്നു. നിങ്ങളുടെ മനോഭാവമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. പ്രിയ സ്നേഹിത, ഇന്ന് രാത്രിയിലും അതേ കാര്യം തന്നെയായിട്ട് അത് നിങ്ങളുടെ മനോഭാവത്തെ എടുക്കുന്നു. നാം ഇപ്പോൾ നാം യേശുക്രിസ്തുവിന്റെ സന്നിധിയിലാണെന്ന് നാം വിശ്വസിക്കുന്നു. എന്നാലും നിങ്ങളുടെ മനോഭാവമാണ് ഫലങ്ങളെ നിങ്ങൾക്ക് തരുന്നത്. ക്രിയാശക്തി ഇവിടെയുണ്ട്, അതുപോലെ ചലനശക്തിയുമുണ്ട്. നിങ്ങൾക്ക് പ്രവർത്തനം തുടങ്ങാൻ കഴിയുമെങ്കിൽ ദൈവം ബാക്കിയുള്ള കാര്യങ്ങൾ നടത്തിക്കൊള്ളും. ഇപ്പോൾ കുറച്ചു സമയത്തേക്ക് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഈ വിഷയം അവന്റെ വചനത്തെ തെളിയിക്കുന്നു എന്നതാകുന്നു. അവന്റെ വചനത്തെ അവൻ തെളിയിക്കുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരു മഹത്തായ കാര്യമാകുന്നു. ദൈവം ഇന്ന് രാത്രിയിലും തന്റെ വചനത്തെ മറ്റെല്ലായ്പ്പോഴും തെളിയിച്ചിട്ടുള്ളതുപോലെ തന്നെ തെളിയിക്കുന്നതിന് കഴിവുള്ളവനാകുന്നു. കൂടാതെ വേദപുസ്തകവും സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ എന്ന് പറയുന്നു. നിങ്ങളിത് തെളിയിച്ചാൽ ഞാനിത് വിശ്വസിക്കാമെന്ന ആ പഴയ പഴഞ്ചൊല്ല് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അത് ശരിയായിരിക്കണമെന്ന് നിർബന്ധമില്ല. പലപ്പോഴും പല കാര്യങ്ങളും തെളിയിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിരിക്കലും ജനങ്ങൾ അത് യാതൊരു തരത്തിലും വിശ്വസിച്ച് കണ്ടിട്ടില്ല. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഞാനൊരു വ്യക്തിയുമായി ദിവ്യരോഗശാന്തിയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എത്ര തെളിവ് കൊണ്ടുവന്ന് എന്നെ കാണിച്ചാലും എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാലും ഞാൻ കാര്യമാക്കുന്നില്ല, അപ്പോഴും ഞാനത് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. ശരിയാണ്, തീർച്ചയായും ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്തിരുന്നാലും കാര്യമില്ല. കാരണം അയാൾ നഷ്ടപ്പെട്ടവനാണ്. അയാൾക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല. അവനിൽ വിശ്വസിക്കുന്നതിന് യാതൊന്നുമില്ല. ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ് എനിക്കൊരു ചെറിയ അനുഭവമുണ്ടായി. അത് ഞാൻ വേട്ട ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഞാൻ എന്റെ യോഗം കഴിഞ്ഞ് തിരികെ വന്നതിനു ശേഷം സിംഹവേട്ട നടത്തുകയായിരുന്നു. ഞാൻ അരിസോണയിലേക്ക് മാറിയതിനു ശേഷം അത് കൊള്ളാം, ഞാൻ വലിയ വേട്ടകൾ നടത്തുന്നതിന് ഇഷ്ടപ്പെട്ടിരുന്നു. കൂടാതെ പുറത്തുപോയി പ്രകൃതിയെ നിരീക്ഷിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോൾ ഞാൻ വേട്ട ചെയ്യുക മാത്രം ചെയ്യുന്നു. എന്നാൽ ഞാനൊരു കൊല ചെയ്യുന്നതിനല്ല. ഞാൻ ഈ വിനോദത്തെ നശിപ്പിച്ചു കളയാൻ ആഗ്രഹിക്കുന്നില്ല. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ വിനോദത്തെ കൊന്നുകളയുന്നത് പാപം ചെയ്യുന്നതിന് തുല്യമാണെന്ന് ഞാൻ കരുതുന്നു. അത് വേണ്ട വിധത്തിൽ ഒരു ഉദ്ദേശത്തിന് വേണ്ടി ചെയ്യുന്നുവെങ്കിൽ അതെന്തിനെങ്കിലും കൊല്ലുന്നത് പോലെ തന്നെയാകുന്നു. അത് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം അത് ചെയ്യരുത്. ദൈവം അത് നമുക്ക് ആഹാരത്തിനും മറ്റുദ്ദേശത്തിനുമായി തന്നിരിക്കുന്നത് നാം നശിപ്പിച്ചു കളയരുത്. ഇപ്പോൾ നിയമം പറയുന്നത് നിങ്ങൾക്കെടുക്കാം, ശരിയാണ്, എന്നാൽ അത് വൃഥാവാക്കരുത്. അങ്ങനെ ഞാനവിടെ ചെന്നപ്പോൾ എല്ലാത്തിനുമുള്ള സമയം കഴിഞ്ഞിരുന്നു. സിംഹങ്ങൾ ധാരാളം കന്നുകാലികളെ കൊന്നിരുന്നു. ആ ദേശത്തുള്ള വളരെയധികം കന്നുകാലി വളർത്തലുകാരെ എനിക്കറിയാമായിരുന്നു. സിംഹം ആട്ടിൻകൂട്ടത്തിനിടയിൽ കടന്ന് അവയെ കൊല്ലുമ്പോഴെല്ലാം അവർ എന്നെ വിളിക്കാറുണ്ട്. എന്റെ ഒരു സ്നേഹിതന് ഒരു ദിവസം രാത്രിയിൽ $3,500 ആട്ടിൻകുട്ടികളെ ഒരൊറ്റ സിംഹം കൊന്നതുകൊണ്ട് നഷ്ടമായി. അവൻ അകത്ത് കടന്നത് ചെയ്തു. ബാക്കിയുള്ള സിംഹങ്ങൾ അവന്റെ പാപത്തിന്റെ പ്രതിഫലം കൊടുക്കാൻ പോവുകയാണെന്നുള്ളത് തീർച്ചയാണ്. അങ്ങനെ എനിക്ക് ആ സിംഹത്തെ കിട്ടി. അതൊരു വലിയ സിംഹമായിരുന്നു. ഏകദേശം 9 അടി നീളമുള്ള, ഏറെക്കുറെ 200 ടണ്ണോളം ഭാരമുള്ള ഒരു നല്ല വലിയ സിംഹമായിരുന്നു. അതിനുശേഷം ഞാൻ അരിസോണ ദേശം വിട്ട് യൂട്ട എന്ന സ്ഥലത്തേക്ക് വേട്ടയ്ക്കായി പോയി. അവിടെയുള്ള ജനങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു, അതായത് എന്നോടുകൂടെ വേട്ടയ്ക്ക് വരുന്നയാൾ ഒരു കർശനമേറിയ സർക്കാർ വേട്ടക്കാരനായിരിക്കൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ മതത്തെക്കുറിച്ച് യാതൊന്നും തന്നെ അയാളോട് സംസാരിക്കരുത്, അയാൾ ഒരു പരുക്കനായ മനുഷ്യനാണ് എന്ന് പറഞ്ഞിരുന്നു. എന്നോടൊപ്പം ഉണ്ടായിരുന്ന മനുഷ്യനോട് ഞാൻ, ശരി, എങ്കിൽ ഞാൻ യാതൊന്നും പറയില്ല എന്ന് പറഞ്ഞു. അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങളൊരു പ്രാസിംഗനാണെന്ന് പറയരുത്, അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വേട്ടയ്ക്ക് പോകാൻ പറ്റില്ല, അയാൾ നിങ്ങളെ കൂടെ കൊണ്ടുപോകയില്ല. അയാൾ പറഞ്ഞു, ഞാൻ അയാളോടൊപ്പം 3 ദിവസം വേട്ടയ്ക്ക് പോകുകയും അയാളോടൊപ്പം എല്ലാ രാത്രിയും ഉറങ്ങുകയും എല്ലാ ദിവസവും ആഹാരം കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും അയാൾ പ്രഭാതവന്ദനം എന്നോ നിങ്ങൾക്ക് എന്ത് വിശേഷമുണ്ടോ എന്നോ എന്തെങ്കിലും കഴിക്കാൻ വേണമെന്നോ പാത്രങ്ങൾ കഴുകി വെക്കണമെന്നോ യാതൊന്നും തന്നെ എന്നോട് സംസാരിച്ചിട്ടില്ല. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു വാക്കുപോലും അതിനെക്കുറിച്ച് പറയരുത്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു വാക്കും പറയുകയില്ല, ഞാൻ അയാളോട് പ്രാർത്ഥിക്കുകയില്ല എന്ന് പറഞ്ഞില്ല. എന്നാൽ അയാളോട് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു, കൂടാതെ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അയാൾ ഒരു പരുക്കനായ മനുഷ്യനായിരുന്നു എന്ന് മനസ്സിലായി. അയാൾ എന്തെങ്കിലും വിശ്വസിച്ചിരുന്നു ഉണ്ടായിരുന്നോ എന്നും എനിക്ക് തോന്നുന്നില്ല. കുറച്ച് രാത്രികൾക്ക് മുമ്പ് അയാൾക്കൊരു കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയിരുന്നു. അതൊരു ചാവിള്ളയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേട്ടയ്ക്ക് പോയി. രണ്ടാമത്തെ ദിവസം എന്റെ കൂടെ വേട്ട ചെയ്തിരുന്ന മനുഷ്യൻ അയാളോട് ഞാൻ രാജ്യത്തെല്ലായിടത്തും വേട്ടയ്ക്ക് പോകുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന മറ്റേ വേട്ടക്കാരൻ എന്നെ വിട്ടു പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു സിംഹത്തെ ഓടിച്ച് അതൊരു പാറക്കിടയിൽ കൂടി രക്ഷപ്പെട്ട് ഓടിക്കഴിഞ്ഞ് മലമുകളിലേക്കുള്ള വഴിയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വേട്ടനായി തിരിച്ചെത്തുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ സ്നേഹിതനായ മറ്റേ വേട്ടക്കാരൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ രാജ്യത്തെല്ലായിടത്തും വേട്ടയ്ക്ക് പോകുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ പക്കൽ വളരെയധികം പണമുണ്ടോ? എന്നിട്ട് പറഞ്ഞു, എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു, ഇല്ല, ഇത് ധാരാളം പണത്തിന്റെ കാര്യമൊന്നുമല്ല. ഞാൻ പറഞ്ഞു, ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നതിനാലാണ്. അദ്ദേഹം പറഞ്ഞു, ഓ, അത് കൊള്ളാം. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ശരിയാണ്, എനിക്ക് ഇതിൽ യാതൊരു കാര്യവുമില്ല. എന്നാലും നിങ്ങളെ നിയോഗിക്കാൻ നിങ്ങൾ ഏതെങ്കിലും ഒരു തൊഴിൽ സ്ഥാപനത്തിലാണോ? അദ്ദേഹം എന്നിൽ നിന്ന് കൂടുതൽ അറിയാൻ ശ്രമിക്കുകയായിരുന്നു. ഞാനൊന്നും പറയില്ലെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അതെ. ഞാൻ പറഞ്ഞു, അല്ല ശ്രീമാൻ, ഞാനൊരു മിഷണറി പ്രാസംഗികനാകുന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്താകുന്നു? ഞാൻ പറഞ്ഞു, ഞാൻ മിഷണറിയാകുന്നു. അദ്ദേഹം കുറച്ചുനേരം എന്നെ നോക്കിക്കൊണ്ട് നിന്നു. ഞാൻ ചോദിച്ചു, ഈ ജീവിതത്തിന് ശേഷം നിങ്ങൾക്കുള്ള പ്രത്യാശ എന്താണ്? നിങ്ങളുടെ പ്രത്യാശ എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ജാക്ക് മോർമോൺ ആകുന്നു. ഞാൻ ചോദിച്ചു, എന്ത്? അദ്ദേഹം പറഞ്ഞു, ഒരു ജാക്ക് മോർമോൺ. ഞാൻ ചോദിച്ചു, അത് ഏത് തരത്തിൽപ്പെട്ട ഒന്നാകുന്നു? അതിനദ്ദേഹം പറഞ്ഞു, അതാണ് ഇടുകയും കാപ്പി കുടിക്കുകയും പുകവലിക്കുകയും ചെയ്യുന്ന ഒരുവനാകുന്നു. ഞാൻ പറഞ്ഞു, ആത്മാർത്ഥമായി കുറ്റമേൽക്കുന്നത് പ്രാണനൊരു നല്ല കാര്യമാകുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, മോർമൺ സഭ ഒന്ന് മാത്രമാണ് ശരിയായ ഒരേ ഒരു സഭയെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, സഭയുടെ കാര്യം വരുമ്പോൾ അതും മറ്റൊന്നുപോലെ നല്ലതാണെന്ന് ഞാൻ കരുതുന്നു. എനിക്കൊരു സത്യം മാത്രമറിയാം, അത് യേശു ക്രിസ്തുവാകുന്നു. അവൻ സത്യവാനാകുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ശരി, കഴിഞ്ഞ ഒരു രാത്രിയിൽ എനിക്കൊരു കുട്ടി ജനിച്ചിരുന്നു. എന്നാൽ അതൊരു ചാപിള്ളയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഈ കുഞ്ഞ് ഒരു ചാപിള്ളയായിരുന്നതിനാൽ ദൈവം ജീവന്റെ ശ്വാസം അതിന് ഊതാത്തതിനാൽ ഞാൻ വീണ്ടും ഒരിക്കലും അതിനെ കാണുകയില്ല എന്ന് അവരിതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു. നിങ്ങളതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു ജാക്ക് മോർമൺ ആയതുകൊണ്ട് നിങ്ങൾ അതിനെ കാണുകയില്ല. തീർച്ചയായും കാണുകയില്ല. അത് തീർച്ചയായും ഒരു കാര്യമാകുന്നു. നിങ്ങളൊരു ജാക്ക് മോർമൺ ആയിക്കൊണ്ട് തുടരുന്നിടത്തോളം നിങ്ങൾ അതിനെ കാണുകയില്ല. അദ്ദേഹം എന്നെ തള്ളിക്കൊണ്ടിരുന്നതിനാൽ ഞാനും അദ്ദേഹത്തെ ചെറുതായൊന്ന് പുറകോട്ട് തള്ളി. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുന്നതിന് സമയമുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താണ് കാര്യമെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഓ, എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു, ശരി, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് പരിചയമുള്ള നല്ല അദ്ദേഹം ഒരു മോർമൺ ആയിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു. ഊട്ടാ എന്ന സ്ഥലത്തായിരിക്കെ ഒരുപക്ഷെ കൂടുതലും അധികം ആളുകൾ സാൾട്ട് ലേക്ക് സിറ്റിക്ക് ചുറ്റുമായി മോർമൺകാരായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു. എന്നിരിക്കലും ഇത് ശരിക്കും സാൾട്ട് ലേക്ക് സിറ്റി ആയിരുന്നില്ല. ചില നല്ല മോർമൺകാരായ സുഹൃത്തുക്കൾ പ്രാർത്ഥനയുടെ നിരയിലുണ്ടായിരുന്നതിനെക്കുറിച്ച് ഞാൻ ഓർത്തുപോയി. ഞാൻ പറഞ്ഞു, ഞാൻ ചില നല്ല മോർമൺകാരായ ആളുകളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അത് കൊള്ളാം. ഞാൻ പറഞ്ഞു, ഈ വിഷയത്തെക്കുറിച്ച് അവരുടെ ഉപദേശം എന്താണെന്ന് എനിക്കറിയില്ല. കൂടാതെ അവരുടെ ഉപദേശവുമായി വിയോജിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങളും അതിൽ ഉൾപ്പെട്ടതാകുന്നു. ഞാൻ അതിനെ വളരെ ബഹുമാനിക്കുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതെ ശ്രീമാൻ, എന്നാൽ അതിനനുസരിച്ച് ഞാൻ ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, എന്നാൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നതിനനുസരിച്ച് ദൈവം ആ കുഞ്ഞിനെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലോകസ്ഥാപനത്തിന് മുമ്പേ അറിഞ്ഞിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു, ദൈവം യിരെമ്യാവിനോട് പറഞ്ഞു, നിന്നെ അമ്മയുടെ ഉദരത്തിൽ വരുവാക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ച് ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇതിനെക്കുറിച്ച് ഇത്രയുമാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, നല്ലത്, നിങ്ങൾക്ക് നന്ദിയുണ്ട്. അദ്ദേഹം മലയിൽ നിന്ന് താഴേക്ക് നടക്കാൻ തുടങ്ങി. അതിനുശേഷം അയാൾ ഈ മറ്റേ വ്യക്തിയെ കണ്ടുമുട്ടിയിട്ട് പറഞ്ഞു, ആ മനുഷ്യനൊരു പ്രസംഗിയനാണെന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നോട് പറയാതിരുന്നത്? അങ്ങനെ അദ്ദേഹം ഇയാളോട് കുറച്ചുനേരം സംസാരിച്ചിട്ട് ഈ യോഗങ്ങളെക്കുറിച്ചെല്ലാം പറയാൻ തുടങ്ങി. മോർമൺകാരായ ജനങ്ങൾ പ്രവചനത്തിൽ വിശ്വസിച്ചിരുന്നു. അവരിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ അവർ പ്രവചനത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതിന് പുറത്തായി ഞാൻ സംസാരിക്കുന്നതാകാം. എന്നാൽ അത് എങ്ങനെയൊക്കെയായാലും അവർ വിശ്വസിക്കുന്നു. അദ്ദേഹം തിരികെ വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞു, അല്ല ശ്രീമാൻ, ദൈവം ചില കാര്യങ്ങളെല്ലാം സംഭവിക്കുമെന്ന് എനിക്ക് കാണിച്ചു തന്നു. ഉടനെ തന്നെ അയാൾ തിരിഞ്ഞിട്ട് പറഞ്ഞു, നമുക്ക് പോകാം. അയാൾ തന്റെ കാറിൽ കയറി പുറപ്പെടുകയും അവിടെ അടുത്തുള്ള ഒരു ചെറിയ നഗരത്തിൽ അയാൾ താമസിച്ചിരുന്നു. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ അയാൾ പോയി കഴിഞ്ഞിരുന്നു. ഞങ്ങൾ ഉച്ചഭക്ഷണത്തിന് ശേഷം മറ്റൊരു വേട്ടയ്ക്കായി നായ്ക്കളെ തയ്യാറാക്കുകയായിരുന്നു. കുറച്ചുനേരത്തിനുള്ളിൽ തന്നെ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ അവിടെ വന്നു. അയാൾക്ക് ഏകദേശം 17 വയസ്സ് പ്രായമുണ്ടായിരുന്ന ഒരു യഥാർത്ഥ പവിത്ര മുഖഭാവമുള്ള ഒരു ക്രിസ്തീയ മാന്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇതെന്റെ സഹോദരനാകുന്നു. എന്നിട്ട് പറഞ്ഞു, ഇയാൾ ഒരു ജാക്ക് മോർമൺ അല്ല, ഇയാൾ ഒരു യഥാർത്ഥ മോർമൺ ആകുന്നു. മകനെ, നിനക്ക് എന്തൊക്കെ വിശേഷമെന്ന് ഞാൻ ചോദിച്ചു. അയാൾ പറഞ്ഞു, എന്റെ സഹോദരൻ പറഞ്ഞതിൽ നിന്നും നിങ്ങൾ ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞു, അല്ല ശ്രീമാൻ, ഞാൻ ഒരു പ്രവാചകനാകുന്നു എന്ന കാര്യമല്ല, എന്നാൽ കർത്താവ് വരുവാനിരിക്കുന്ന ചില കാര്യങ്ങളെ എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു വെടി കൊണ്ടിട്ട് ഇപ്പോൾ ഞാനൊരു ശസ്ത്രക്രിയക്കായി ആശുപത്രിയിലായിരിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ എന്റെ സഹോദരൻ എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്കൊരു ശസ്ത്രക്രിയയുടെ ആവശ്യമുണ്ടായിരിക്കില്ലല്ലോ. അവൻ നേരെ എന്റെ കണ്ണിലേക്ക് നോക്കിയിരുന്നു. അതൊരു ആത്മാർത്ഥമായ, സത്യസന്ധമായ, നിഷ്കളങ്കതയേറിയ ഒരു നോട്ടമായിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ മേൽ കൈവയ്ക്കുക, ഈ കാര്യങ്ങൾ ഇപ്രകാരമാണെങ്കിൽ എനിക്കൊരു ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല. അവൻ സുഖപ്പെട്ട് വീട്ടിലേക്ക് പോയി. എന്റെ കൂടെ വേട്ടയാടിക്കൊണ്ടിരുന്ന എന്റെ ക്രിസ്തീയ സ്നേഹിതനായ സഹോദരൻ ഫീനിക്സിൽ നിന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ആ ചെറുപ്പക്കാരിൽ ചിലർ ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഒരാളെ എനിക്കറിയാം. ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബ്രൻഹാം, ദൈവം നിങ്ങൾക്കൊരു ദർശനം നൽകി. എന്താണ് സംഭവിക്കാൻ പോകുന്നത് നീ മോർമൺകാരോട് പറഞ്ഞാൽ അത് ധാരാളമാകും, കാരണം അവർ അതിനുവേണ്ടി തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്തു. പിന്നെ എന്റെ വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ തിങ്കളാഴ്ച ഞായറാഴ്ച കഴിഞ്ഞ് ഏകദേശം 10 മണിക്ക് ഞാൻ മുറിയിൽ രാവിലെ ആരാധന കഴിഞ്ഞ് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഏതോ തരത്തിലുള്ള ഒരു വെളിച്ചം മിന്നി മിന്നി പ്രകാശിക്കുകയായിരുന്നു. അവിടെ ഒരു മരത്തിന്മേൽ ഒരു സിംഹം ഇരിക്കുന്നത് ഞാൻ കണ്ടു. അതിനെ എനിക്ക് വെടിവെക്കാൻ പറ്റാത്ത വിധത്തിൽ അത് ചെറുതായിരുന്നു. ഞാനത് ആഗ്രഹിച്ചുവരുന്നില്ല. അവിടെ മറ്റാരോ അതിനെ വെടിവെച്ചു. അവർ അതിനെ ഒരു വലിയ തോക്കുകൊണ്ട് വെടിവെച്ചിരുന്നത് കൊണ്ട് അത് അതിനെ ചിന്ന ഭിന്നമാക്കി കളഞ്ഞു. അവർ ചെയ്ത ഈ രീതിയെ ഞാൻ പ്രശംസിക്കുന്നില്ല. ഞാൻ ഫീനിക്സിലെത്തിയപ്പോൾ അതിനെക്കുറിച്ച് സഹോദരൻ ഡോസിനോടും സഹോദരൻ മോസ്ലിയോടും പറഞ്ഞു. അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ഇവിടെ എവിടെയോ കണ്ടിരുന്നു. അദ്ദേഹം ഭാര്യയും എന്നോടൊപ്പം വരാനിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടുകൊള്ളുക, ഇത് യഹോവായ് പ്രകാരം മരണിച്ചെയ്തതാകുന്നു. അതപ്രകാരം സംഭവിക്കാൻ പോകുകയാണ്. രാത്രികൾ ഞങ്ങൾ കാത്തിരുന്നു. 4-5 രാത്രികളും പകലും ഞങ്ങൾ വേട്ടയാടി. ചുരുക്കമായ രാത്രിയിൽ ഒരു സിംഹത്തെ മരത്തിൽ കിട്ടുകയുള്ളൂ. എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, വീട്ടിലെത്തിയപ്പോൾ ഈ വേട്ടക്കാരനായ മോർമൺ ചെറുപ്പക്കാരൻ നായ്ക്കളെ അഴിച്ചുവിടുന്നതിനിടയായി. സിംഹം നായ്ക്കളെ പിന്തുടർന്നോ അതോ നായ്ക്കൾ സിംഹത്തെ പിന്തുടർന്നോ ഓടിച്ചൊരു മരത്തിൽ കയറ്റി. അവർ രാത്രിയിൽ 10 മണിക്ക് വന്ന് ഞങ്ങളെ ഉണർത്തി. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അതേ സിംഹത്തെ മരത്തിൽ കണ്ടു. വെളിച്ചമടിച്ചുകൊണ്ട് മോസ്ലി അതിനെ ഒരു 44 കാലിബർ തോക്കുകൊണ്ട് വെടിവെച്ചു. അത് സിംഹത്തെ 2 തുണ്ടമാക്കിയതുപോലെ തോന്നിയിരുന്നു. അങ്ങനെ അത് പറഞ്ഞതുപോലെ അവിടെ സംഭവിച്ചു. അടുത്ത ദിവസം ഞാൻ സംസ്ഥാനത്തെ മുഖ്യ നായാട്ട് സൂക്ഷിപ്പുകാരനെ കണ്ടിരുന്നു. അത് വേറൊരു ജാക്ക് മോർമണായിരുന്നു. ആ ചെറുപ്പക്കാരെ ഒരുമിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവരെ ക്രിസ്തുവിലേക്ക് വഴി നടത്തി. ഞാൻ നിങ്ങളോട് പറയട്ടെ, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ദൈവം തന്റെ വചനത്തെ അപ്രകാരം തെളിയിക്കുന്നു. നിങ്ങൾ ജനങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കാഴ്ചയാലാണ് വിശ്വസിക്കുന്നത്. അതല്ല എപ്പോഴും സത്യമല്ല. വളരെ ആളുകൾ കാണുകയും എന്നാൽ അപ്പോഴും അവർ വിശ്വസിക്കുന്നില്ല. യേശു ഈ ഭൂമിയിലായിരുന്ന ദിവസങ്ങളിൽ അവൻ ദൈവത്തിന്റെ വചനം വെളിപ്പെട്ടതായിരുന്നു എന്ന് അവർ എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല? നിങ്ങളുടെ ദൈവമായ യഹോവ എന്നെപ്പോലൊരു പ്രവാചകനെ നിങ്ങൾക്ക് തരുമെന്ന് മോശെ അവരോട് പറഞ്ഞിരുന്നത് ആ ജനങ്ങൾ എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല? വേദപുസ്തകം അവൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം അവൻ നിവൃത്തിയാക്കി. എന്നിരിക്കലും അവർ അത് വിശ്വസിച്ചില്ല. എന്നാൽ ദൈവം എല്ലാ കാലങ്ങളിലും അവന്റെ വചനം സത്യമാണെന്ന് തെളിയിച്ചിരിക്കുന്നു. അവൻ തന്റെ വചനത്തെ എല്ലായ്പ്പോഴും തെളിയിക്കുന്നു. എന്നിട്ടും അവർ ചിലപ്പോൾ പറയും, കാഴ്ചയാണ് വിശ്വാസം. അത് അപ്രകാരമല്ല. എന്നാൽ ദൈവം തന്റെ വചനത്തെ ഓരോ കാലങ്ങളിലും തെളിയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്ന് നാം അറിയുന്നു. നമുക്കറിയാം അവൻ ആദാമിനോടും ഹവ്വായോടും നിങ്ങളിത് തിന്നുന്ന നാളിൽ മരിക്കും എന്ന് പറഞ്ഞിരുന്നത് അവർക്ക് തെളിയിച്ചു കൊടുത്തു. അത് സത്യമാണെന്ന് നാം അംഗീകരിച്ചിരിക്കണം. നാം അത് വിശ്വസിക്കുന്നു, കാരണം അവനത് നമുക്ക് തെളിയിച്ചു തന്നിരിക്കുന്നു. അത് സത്യമാണെന്ന് നാം അറിയുകയും ചെയ്യുന്നു. ഇപ്പോൾ ദൈവം തന്റെ വചനത്തെ തെളിയിച്ചിട്ടുള്ള ഏതാനും ഭാഗങ്ങളെ നമുക്ക് എടുക്കാം. ഉദാഹരണത്തിനായി നമുക്ക് നോഹയുടെ കാലത്തെ എടുക്കാം. ദൈവം നോഹയോടെ ഒരു സന്ദേശം അരളുകയും അത് തീർച്ചയായും അശാസ്ത്രീയവും അവിശ്വസനീയവുമായിരുന്നു. ആർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഭൂമിയിൽ മഴ പെയ്തിരുന്നില്ല, അശാസ്ത്രീയമായിരുന്നു. ഒരുപക്ഷെ നാം ഇപ്പോൾ ആയിരിക്കുന്നതിലും കൂടുതൽ മഹത്തായ ഒരു ശാസ്ത്രീയ കാലമായിരുന്നു കാണും അവരുടേത്. കാരണം അവർ പിരമിഡുകളും സിംഹനാരി വിഗ്രഹങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും നിർമ്മിച്ചിരുന്നു. അത് നമുക്കിപ്പോൾ നിർമ്മിക്കാൻ കഴിയുന്നില്ല. അവർ ഏതോ തരത്തിലുള്ള ഒരു ശക്തിയുമായി പരിചയപ്പെട്ടിരുന്നിട്ട് അത് ഒരു തരത്തിലുള്ള യാന്ത്രിക ശക്തിയോ ഒരുപക്ഷെ അണുശക്തിയോ അല്ലെങ്കിൽ മറ്റെന്തോ ആയിരുന്നിട്ട് അവർക്ക് ആ വലിയ കല്ലുകൾ പൊക്കുവാൻ കഴിഞ്ഞിരുന്നു. അത് നമുക്കിത് കഴിയുന്നില്ല. എന്നാൽ അവർ മഹത്തായ പല ശാസ്ത്രീയ കാര്യങ്ങളും ചെയ്തിരുന്നു. അവരുടെ പക്കൽ എന്തോ ഉണ്ടായിരുന്നിട്ട് അവർക്കൊരു മൃതശരീരം കാഴ്ചയ്ക്ക് ഒരു വ്യത്യാസവും 100 വർഷങ്ങളോളം വരാൻ കഴിയാതെ തൈലമിട്ട് സൂക്ഷിക്കുന്നതിനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് ആ വിദ്യകളെല്ലാം നഷ്ടപ്പെട്ടതാകുന്നു. യേശു പറഞ്ഞു, നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ നാളിലുമാകും. നാം ഇപ്പോൾ മറ്റൊരു വലിയ ശാസ്ത്രീയ യുഗത്തിലേക്ക് കടക്കാൻ പോവുകയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ നോഹയുടെ പക്കലുണ്ടായിരുന്ന സന്ദേശം ആ കാലത്തെ സഭയുടെ വിശ്വാസത്തിനും ശാസ്ത്രീയ ഗവേഷണത്തിനും വളരെയധികം വിപരീതമായ ഒന്നായിരുന്നു. എന്നാൽ ദൈവം തന്റെ വചനത്തെ സത്യമാണെന്ന് തെളിയിച്ചു. ആ പ്രവാചകൻ എന്ത് പറഞ്ഞിരുന്നോ അത് സത്യമാണെന്ന് ദൈവം തെളിയിച്ചു. കൂടാതെ ഒരു നിമിഷത്തേക്ക് നമുക്ക് മറ്റൊന്നിനെ എടുക്കാം. അബ്രഹാം ദൈവത്തിന്റെ മറ്റൊരു പ്രവാചകനായിരുന്നു. അവന്റെ പക്കൽ വചനമെത്തിയിരുന്നു. അവൻ 75 വയസ്സ് പ്രായവും സാറായിക്ക് 65 വയസ്സും പ്രായമുള്ളപ്പോൾ സാറായിൽ കൂടി നിനക്കൊരു മകൻ ജനിക്കും എന്ന് അവനോട് പറഞ്ഞിരുന്നു. അതൊരു അവിശ്വാസിക്ക് ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാകുന്നു. നമ്മുടെ സകല ശാസ്ത്രീയ നേട്ടങ്ങളാലും അവർ പറയുന്ന ഈ ടെസ്റ്റ് ട്യൂബ് ശിശുക്കളെയും മറ്റും പരിഗണിച്ച് ഇങ്ങനെയൊരു കാര്യം ഈ ദിവസം സംഭവിക്കും എന്ന് പറയുന്നത് നമുക്കൊന്ന് ഊഹിക്കാൻ കഴിയുമോ? എന്നാൽ ഈ വൃദ്ധയായ സ്ത്രീക്ക് ഇപ്പോൾ 65 പ്രായമായിരിക്കും. ആ വൃദ്ധനായ മനുഷ്യനും 75 വയസ്സും പ്രായമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം അബ്രഹാമിന്റെ പക്കൽ എത്തുകയും അത് സംഭവിക്കാൻ പോവുകയാണെന്ന് പറയുകയും ചെയ്തു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ഇപ്പോൾ ദൈവം എത്ര സംസാരിച്ചിരുന്നാലും അത് എത്ര തന്നെ സത്യമായിരുന്നാലും അതൊരു കാര്യമല്ല. കാരണം അത് അപ്രകാരം സംഭവിക്കേണ്ടതിന് അബ്രഹാമിന് ദൈവം പറഞ്ഞത് വിശ്വസിക്കേണ്ടിയിരുന്നു. ഇപ്പോൾ അവൻ എപ്രകാരം അവൻ വിശ്വസിച്ചിരുന്നു എന്നുള്ളത് തന്റെ സാക്ഷ്യത്തിൽ പരീക്ഷിക്കപ്പെട്ടിരുന്നു എന്ന് കാണുക. താൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് ഈ ഏറ്റുപറച്ചിൽ നടത്തിയ അതേ മനുഷ്യൻ ഇന്ന് രാത്രിയിൽ ഇവിടെയായിരിക്കുന്ന നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു മനുഷ്യനായിരുന്നു. നാം ഇപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുന്നു. അവന്റെ വചനം സത്യമാണെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്. നാം അത് വിശ്വസിക്കുകയാണെങ്കിൽ അവനത് സത്യമാണെന്ന് തെളിയിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ അബ്രഹാമിനുണ്ടായിരുന്ന തടസ്സങ്ങളെ നോക്കുക. ആദ്യത്തെ കാര്യം അവന്റെ വയസ്സായിരുന്നു. അവൻ 75 വയസ്സും സാറായിക്ക് 65 വയസ്സുമായിരുന്നു. കൂടാതെ അവൾക്ക് സ്ത്രീകൾക്കുള്ള പതിവ് കഴിഞ്ഞിരുന്നു. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിന്നുപോയിരുന്നു എന്നുള്ളതിൽ സംശയമില്ല. ഭാര്യ എന്ന പോലെ അവളോടൊപ്പം ജീവിച്ചിരുന്നു. അവൾ അവന്റെ അർദ്ധ സഹോദരിയായിരുന്നു. ഒരുപക്ഷെ അവളുടെ യൗവനത്തിൽ തന്നെ അവളെ വിവാഹം കഴിച്ചിരിക്കണം. എന്നാൽ അവർക്ക് മക്കളില്ലായിരുന്നു. അവൾ പരിപൂർണമായി മച്ചിയായിരുന്നു. എന്നാൽ ഈ കാര്യം സംഭവിക്കുന്നതിന് അത് വിശ്വസിക്കാത്ത സകല ജനങ്ങളിൽ നിന്നും അവന് സ്വയം വേർപിരിയേണ്ടത് ആവശ്യമായിരുന്നു എന്ന് നാം കാണുന്നു. നിങ്ങൾ ജനങ്ങളിൽ നിന്ന് വേർപിരിയണമെന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല. എന്നാൽ അവിശ്വാസത്തിന്റെ എല്ലാവിധ വർത്തമാനങ്ങളിൽ നിന്നും നിങ്ങൾ വേർപിരിഞ്ഞിരിക്കണം. അതിൽ നിന്നും നിങ്ങൾ മാറി നിന്നിരിക്കണം. ജനങ്ങൾ പറയുമ്പോൾ ആഹാ, അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അതൊരു കൂട്ടം വട്ടുപിടിച്ച ആളുകളാണ്, അങ്ങനെ സംഭവിക്കുന്ന യാതൊരു കാര്യമില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചെവി അടച്ച് അവിടെ നിന്ന് മാറിക്കൊള്ളുക. അതിന് യാതൊരു ശ്രദ്ധയും കൊടുക്കരുത്. വേദപുസ്തകം പറയുന്നു, അബ്രഹാം ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവന്റെ പേര് അബ്രഹാം എന്നതിൽ നിന്നും അബ്രഹാം എന്ന് മാറ്റപ്പെടുകയും അത് ബഹുദ ജാതികളുടെ പിതാവ് എന്ന് മാറുന്നതിനിടയാകുകയും ചെയ്തു. ഒരു മനുഷ്യൻ തന്റെ ഭാര്യയോടൊപ്പം തന്റെ ഹൃദയേശ്വരിയോടൊപ്പം ഇത്രയും കാലം ജീവിച്ച ശേഷം ഇപ്പോൾ തനിക്ക് 80 വയസ്സും തന്റെ ഭാര്യയ്ക്ക് 70 വയസ്സുമായപ്പോൾ അതുവരെ ഒരു കുട്ടി പോലുമില്ലാതെ ഒരു കുട്ടിയുടെ ആശ പോലുമില്ലാതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് താൻ ബഹുജാതികളുടെ പിതാവാകുന്നു എന്ന് അവകാശപ്പെടുന്നതിനെ നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ കഴിയുമോ? അതുവഴി കടന്നുപോകുന്നവർ ബഹുജാതികളുടെ പിതാവേ, നിങ്ങൾക്ക് ഇതുവരെ എത്ര കുട്ടികളുണ്ട് എന്ന് അവനെ വിമർശിക്കുന്നത് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? അങ്ങനെ അവന് സകല വിമർശനങ്ങളിൽ കൂടെ കടന്നുപോകേണ്ടി വന്നു. അബ്രഹാം അവിശ്വാസത്താൽ ഒരിടത്തു പോലും സംശയിച്ചില്ല. ദൈവം വാഗ്ദത്തം ചെയ്തത് നിറവേറ്റുവാൻ കഴിവുള്ളവനാണെന്ന് അവൻ വിശ്വസിക്കുകയും എത്ര നീണ്ടകാലം അതിനെടുത്താലും ദൈവം തന്റെ വചനത്തെ തെളിയിക്കുകയും ചെയ്യുമെന്ന് അവൻ വിശ്വസിച്ചിരുന്നു. ഓരോ സമയത്തും അവൻ അവിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ അത് നാം ആ പ്രവണതയുള്ളവരാകുന്നു. എന്നാൽ അവൻ കൂടുതൽ ശക്തിപ്പെട്ടു വന്നിരുന്നു. ഇന്നത് സംഭവിച്ചില്ലെങ്കിൽ നാളെ അതൊരു വലിയ അത്ഭുതമായിരിക്കും. കാരണം അത് ഒരു ദിവസം കൂടി താമസിച്ചിരിക്കുമല്ലോ. അതായിരുന്നു ദൈവം അബ്രഹാമിൽ. കാരണം ദൈവം തന്റെ വചനമെല്ലാം അപ്രകാരം തെളിയിച്ചിരുന്നു എന്ന് അവൻ വിശ്വസിച്ചിരുന്നു. അവന്റെ മക്കൾ അവന്റെ വചനം മാത്രം എടുക്കുകയാണെങ്കിൽ അവനത് നിങ്ങളെ കൊണ്ട് തെളിയിക്കാൻ കഴിയും. തന്റെ വചനത്തെ തെളിയിക്കാൻ കഴിയുന്ന ഏക വഴി അതാകുന്നു. അവൻ അവിശ്വാസികൾക്ക് വേണ്ടി അത് തെളിയിക്കുന്നില്ല. അവർക്കത് തെളിയിക്കുന്നതിന് കഴിയില്ല. അവർ അവിശ്വാസികളാകുന്നു. എന്നാൽ ഇത് അവിശ്വാസികൾക്കല്ല, ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാകുന്നു. അവന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും അവന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ അവൻ നിങ്ങളെ കൊണ്ട് ആ വചനത്തെ തെളിയിക്കും. പലപ്പോഴും രോഗങ്ങളും മറ്റു കാര്യങ്ങളും നമുക്ക് ആ രീതിയിൽ സംഭവിക്കുന്നത് ദൈവത്തിന് സ്വയം തെളിയിക്കുന്നതിന് വേണ്ടിയാണ്. യേശു കണ്ടെത്തിയ ഒരു കുരുടനായ മനുഷ്യനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കുരുടനായി പിറക്കത്തക്കവണ്ണം 6 പാപം ചെയ്തു. ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്നവർ ചോദിച്ചു. അവൻ പറഞ്ഞു, ഈ കാര്യത്തിൽ ആരുമില്ല, എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ അവങ്കിൽ വെളിവാകേണ്ടതിനത്രേ. നോക്കൂ, അതാ മനുഷ്യന് സംഭവിച്ചതിനാൽ യേശു മഹത്വീകരിക്കപ്പെടാൻ കഴിഞ്ഞു. ചിലപ്പോൾ രോഗം ഒരു ശാപമല്ല, അതൊരു അനുഗ്രഹമാണ്. കാരണം അതുമൂലം നമുക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും ഇല്ലാത്ത കാര്യങ്ങളെ ഉള്ളതുപോലെ പറയാനും കഴിയും. ദൈവം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ആ പരീക്ഷയിൽ ക്ഷീണിച്ചു പോകാതെ നിൽക്കുമെങ്കിൽ അവൻ അപ്രകാരം അത് തെളിയിക്കും. ആയിരിക്കും. ഒരിക്കൽ ഇയോബിൽ അവനത് തെളിയിച്ചു. അവന്റെ മുഖത്ത് നോക്കി അവൻ ശപിക്കയില്ല എന്നവൻ തെളിയിച്ചു. ഇയോബ് കടന്നുപോയ പരീക്ഷകളെ ഒന്ന് നോക്കുക. എന്നാൽ മരണത്തിന്റെ വായിൽ കൂടി അവൻ കടന്നുപോകുമ്പോഴും അവൻ പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവൻ തീർച്ചയായും വിശ്വസിച്ചിരുന്നു. അവൻ തന്റെ വചനത്തെ ഇയോബിന് തെളിയിച്ചു. അവനത് അബ്രഹാമിന് തെളിയിച്ചു. അവൻ ഇപ്രകാരം അത് തെളിയിച്ചു. അവൻ മോശയിൽ കൂടെ അത് തെളിയിച്ചു. മോശയുടെ മേൽ പ്രതിബന്ധങ്ങൾ അത്രമാത്രം എതിരായി വന്നപ്പോൾ താനൊരു വീണ്ടെടുപ്പുകാരനാണെന്നും അതിനായിട്ട് ജനിച്ചവനാണെന്നും ഒരുപക്ഷെ അവന്റെ അമ്മ പറഞ്ഞിരുന്നത് അവന്റെ മനസ്സിലുണ്ടായിരുന്നു കാണും. അവന്റെ അമ്മ അവന്റെ അധ്യാപികയായിരുന്നിട്ട് ഫറവന്റെ കൊട്ടാരത്തിൽ അവനെ വളർത്തുകയും അവനോട് പറഞ്ഞു കാണും, മകനെ, ഞങ്ങളെ ഇവിടെ നിന്നും വിടുവിക്കുന്നതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഞങ്ങളെ വിടുവിക്കുന്നതിന് ദൈവം ഉപയോഗിക്കാൻ പോകുന്ന കുട്ടി നീയാകുന്നു എന്ന് അവനോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നോക്കൂ, അവൻ ഫറവന്റെ പുത്രിയുടെ മകനെന്ന നിലയിൽ വളർന്നു വരികയും അവൻ സിംഹാസനത്തിന് അവകാശിയായിരുന്നു എന്ന് നാം കാണുന്നു. അവരുടെ മനസ്സിൽ അപ്പോൾ അവൻ അടുത്ത ഫറവനാകും, അങ്ങനെ ഒരു ഫറവനായിരുന്നുകൊണ്ട് അവൻ നമ്മെ ഇവിടെ നിന്നും വിടുവിക്കും എന്നും അവരുടെ മനസ്സിലുണ്ടായിരുന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ദൈവത്തിന് അത് അപ്രകാരമായിരുന്നെങ്കിൽ അവൻ അതൊരു ഭൌതിക മാർഗത്തിൽ കൂടി, ഒരു രാഷ്ട്രീയ പ്രവൃത്തിയിൽ കൂടി ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നാൽ ദൈവം എല്ലായ്പ്പോഴും ആ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. ദൈവത്തിന് തന്റെ സ്വന്തമായ വഴികൾ അത് പ്രവർത്തിക്കുന്നുണ്ടായിരിക്കുകയും അവൻ അവരെ അവിടെ നിന്ന് വിടുവിക്കുമെന്നും പറഞ്ഞിരുന്നു. അവൻ അബ്രഹാമിനോട് 400 വർഷങ്ങൾക്ക് ശേഷം ഒരു ശക്തമായ കരത്താൽ ഞാൻ അവരെ വിടുവിക്കും, അവർ അടയാളങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ആ കാര്യങ്ങൾ ഈ രീതിയിൽ അവന് പ്രവർത്തിക്കാൻ കഴിയില്ല. അങ്ങനെ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചതായും ഇവിടെ ഇതാ മോശ ദൈവത്തിൽ വിശ്വസിക്കുന്നതായും നാം കാണുന്നു. ഫറവോൻ ജനങ്ങളെ നോക്കിക്കൊണ്ടിരുന്ന അതേ ജനങ്ങളിൽ കൂടെ തന്നെ അതേ ജനങ്ങളെ മോശയും നോക്കിക്കണ്ടിരുന്നു. ഫറവോൻ അവരെ ഒരു ശപിക്കപ്പെട്ട ജനങ്ങളായും ദൈവത്തെക്കുറിച്ച് മതഭ്രാന്തരായ ഒരു കൂട്ടം ജനമായും ഏതോ എവിടെയോ മരുഭൂമിയിലുള്ള ഒരു ദൈവത്തെക്കുറിച്ച് അവർക്ക് തന്നെ യാതൊന്നും അറിയാത്തവരായും കണ്ടിരുന്നു. കൂടാതെ ഏതോ കാണപ്പെടാത്ത ഒരു സ്ഥലത്തേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നവരായി, അതിനെക്കുറിച്ച് യാതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അവർ ഒരു കൂട്ടം മതഭ്രാന്തരാണ്. അവർ ഒരു കൂട്ടം അടിമകളായിരുന്നു. അവരുടെ ദൈവം അവരെ അടിമകളായി വിട്ടിട്ട് അവൻ ഒരു ദൈവമല്ല എന്ന് തെളിയിച്ചിരിക്കുന്നു. ഈ കാര്യങ്ങളുടെ എല്ലാം മധ്യേ ദൈവം തന്റെ വ്യക്തിയെ ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു. അവരുടെ ഇടയിൽ തന്നെ ദൈവം ചില പ്രത്യേക രീതിയിൽ കാര്യങ്ങൾ ചെയ്തിരുന്നു. അവനൊരു വേദശാസ്ത്ര പണ്ഡിതനോ ഒരു ഉപദേശകനോ ഒരു പുരോഹിതനോ അവരുടെ വിശുദ്ധ മനുഷ്യരിൽ ആരും ആയിരുന്നില്ല. എന്നാൽ ഈ ജോലിക്ക് വേണ്ടിയുള്ള ഒരു വെറും സാധാരണ മനുഷ്യനായിരുന്നു. ദൈവം അവനെ തന്റെ പ്രവാചകനായി വിളിക്കുകയും അവിടെ കയക്കുകയും ചെയ്തു. ലോകം മുഴുവൻ പിടിച്ചടക്കിയ യാന്ത്രിക സജ്ജീകരണങ്ങളോടുകൂടിയ ശക്തമായ ഒരു സേനയെ നേരിടുന്നതിന് അവന്റെ കയ്യിൽ ഒരു വളഞ്ഞു പുളഞ്ഞു വടിയല്ലാതെ യാതൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ തന്റെ കയ്യിൽ ആ വടിയുമായി ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ ആ വടി തന്റെ കയ്യിൽ ഉയർത്തി പിടിച്ചുകൊണ്ട് അവൻ ഇസ്രായേൽ ജനതയെ വിടുവിക്കുമെന്ന് പറഞ്ഞതുപോലെ അവൻ ചെന്ന് അക്കാര്യം നിർവഹിച്ചു. കാരണം ദൈവം അവനത് വാക്തത്വം ചെയ്തിരുന്നു. അവൻ എങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നത്? ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവൻ പറഞ്ഞു, കർത്താവേ, നിന്റെ മഹിമ എനിക്ക് കാണിച്ചു തരിക. ഞാൻ സംസാരിക്കുന്നതിന് തടിച്ച നാവുള്ളവനാകുന്നു. എനിക്ക് ശരിയായി സംസാരിക്കാൻ കഴിയില്ല. ഇങ്ങനെ അവന്റെ പക്കൽ ഒത്തിരി ഒഴിവഴികൾ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ അതിനുവേണ്ടി അതുമാത്രമല്ല മതിയായിരുന്നു. ദൈവത്തിന്റെ വചനത്തെ എടുത്തുകൊണ്ട് അവൻ പോയി തന്റെ ജോലി തീർക്കുന്നത് എത്ര അപകടകരമായ കാര്യമായിരുന്നു കണ്ടിട്ടും അത് കാര്യമാക്കാതെ മോശ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് തുടർന്നു. ദൈവം തന്റെ വചനം സത്യമാണെന്ന് മോശയിൽ കൂടി അവിടെ തെളിയിച്ചു. കാരണം എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് പരിഗണിക്കാതെ മോശ വചനത്തോടൊപ്പം തന്നെ നിന്നു. യാത്രയുടെ സമയത്ത് മിസ്രൈമിൽ വെച്ച് തന്നെ ദൈവം അവരോട് പറഞ്ഞിരുന്നു, ഒരു വാത്തത്ത നാട്ടിലേക്ക് പാലും തേനും ഒഴുകുന്ന ഒരു നല്ല ദേശത്തേക്ക് അവരെ വിടുവിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അതെല്ലാം പൂർണ്ണമായും അവിടെ ഉണ്ടായിരുന്നു. അതവിടെ ഉണ്ടായിരുന്നുവെന്ന് അവർക്കറിയില്ലായിരുന്നു. എന്നാൽ ദൈവം പറഞ്ഞു, അതവിടെയുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു, ഇതിപ്പോൾ തന്നെ നിങ്ങളുടേതാകുന്നു, പോയി അത് അവകാശമാക്കിക്കൊള്ളുക. മരുഭൂമിയിൽ വെച്ച് വളരെയധികം ജനങ്ങൾ കടന്നു വരികയും ആത്മാവിൽ നൃത്തം ചെയ്യുകയും മറിയം തമ്പേരടിക്കുകയും സ്വർഗത്തിൽ നിന്ന് മന്ന അവൻ തിന്നുകയും മോശ ആത്മാവിൽ പാടുന്നത് കേൾക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് അവർ കണ്ടിരുന്നു. എന്നാൽ സകല വാഗ്ദത്തത്തെയും മുഴുവൻ ദൈവവചനത്തെയും വിശ്വസിക്കുന്ന ഒരു പരീക്ഷ വന്നപ്പോൾ അവർ പരാജയപ്പെട്ടുപോയി. രണ്ടു പേർ മാത്രം വിശ്വസിച്ചിരുന്നു, അത് യോശുവയും കാലേബുമായിരുന്നു. അവർ ദേശം നല്ലതാണെന്നുള്ളതിന്റെ തെളിവുമായി തിരികെ വരികയും ചെയ്തു. എന്നാൽ പരിതസ്ഥിതികളാണ് അവരോടുകൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരെ തടഞ്ഞിരുന്നത്. കാരണം അവർ പറഞ്ഞു, നമുക്ക് ആ ദേശം കൈവശമാക്കാൻ കഴിയുകയില്ല. അവരുടെ പട്ടണങ്ങളെല്ലാം മതിലുകളാൽ ചുറ്റപ്പെട്ടതാണ്. അവരുടെ പ്രതിനിധികൾ അല്ല, അവരുടെ ജനങ്ങൾ അധികായകന്മാരാണ്. അവരുടെ മുമ്പിൽ നാം വെറും വെട്ടിക്കിളികളെ പോലെ കാണപ്പെട്ടിരിക്കും. യോശുവയും കാലേബും പറഞ്ഞു, അത് കൈവശമാക്കുന്നതിന് നാം കൂടുതൽ കഴിവുള്ളവരാണ്. എന്തുകൊണ്ടാണ്? അവരുടെ ജനങ്ങൾ എത്ര അധികായകന്മാരായാലും അത് കാര്യമല്ല. ദൈവം അതവർക്ക് നൽകിയിരുന്നു. തടസ്സങ്ങൾ അവർക്ക് യാതൊന്നും അർത്ഥമാക്കിയിരുന്നില്ല. ദൈവം ഇപ്രകാരം കൽപ്പിച്ചിരിക്കുന്നു. ദൈവം അവരിൽ കൂടെ അത് തെളിയിക്കുകയും ചെയ്തു. ദൈവം അവരോട് കൽപ്പിച്ചിരുന്നതുപോലെ അവർ ചെന്ന് ആ ദേശം കൈവശമാക്കുകയും ചെയ്തു. അവൻ അവർക്ക് അത് തെളിയിച്ചു കൊടുത്തു. അവർ ഏപ്രിൽ മാസം അവിടെ എത്തുമ്പോൾ മലമുകളിലൂടെ വെള്ളം കുതിച്ചൊഴുകയും മഞ്ഞിളകിയും മറ്റുമായിട്ട് തന്റെ സൈന്യത്തെ ഒരു ശരിയായ സ്ഥാനത്ത് തെറ്റിക്കുന്നതിന് ദൈവം തക്കതായ ഒരു സൈന്യത്തലവനല്ല അവിടെ കാണപ്പെട്ടിരുന്നു. വാഗ്ദത്ത ദേശത്തു നിന്നും അവർ മറ്റൊരിടത്തേക്കായി അടയ്ക്കപ്പെട്ടു പോയതുപോലെ കണ്ടിരുന്നു. ദേശം കൈവശമാക്കാൻ ദൈവം അവരെ എടുത്തുകൊണ്ടുപോയ അതേ മാസം തന്നെ വർഷത്തിലെ ഏറ്റവും മോശമായ മാസമായിരുന്നു. ആ മാസത്തിൽ യോർദാൻ നദി കരകവിഞ്ഞൊഴുകി പാടങ്ങളിലേക്ക് വെള്ളം നിറഞ്ഞൊഴുകിയിരുന്നു. ഇപ്പോൾ അവർ ആ ദേശം കൈവശമാക്കാൻ പോവുകയാണെങ്കിൽ അത് വേനൽക്കാലത്ത് ആകാമായിരുന്നു. അവർക്ക് നദി മറികടക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ വെള്ളം നിറഞ്ഞ് ആഴം കൂടുന്നതുവരെ അവൻ കാത്തിരുന്നു. അവൻ ദൈവമാണെന്ന് കാണിക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. യാതൊന്നും കണക്കിലെടുക്കാതെ തന്റെ വചനത്തെ തെളിയിക്കാൻ അവൻ ആഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങൾ അർബുദ രോഗത്താൽ മരിക്കുകയാണ് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാര്യമാക്കേണ്ടതില്ല. അത് മാത്രമേ ആ മനുഷ്യൻ അറിയുകയുള്ളൂ. ഇന്ന് രാത്രിയിൽ ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും വെള്ളം ആഴമേറിയിട്ടുണ്ടാകും. എന്നാൽ ഓർക്കുക, ദൈവം വാഗ്ദത്തം നടത്തിയിരിക്കുന്നു. ദൈവം തന്റെ വചനത്തെ പാലിക്കുന്നു. ദൈവം തന്റെ വചനത്തെ തെളിയിക്കുന്നു. അത് സത്യമാകുന്നു. വെള്ളം ചെളിയാകുന്നതുവരെയും ആഴം കൂടി തലയ്ക്ക് മേലെയാകുന്നതുവരെയും അവൻ കാത്തിരുന്നിട്ട് ദൈവം വഴി തുറന്നു കൊടുത്തു. അവൻ അവർക്ക് മുമ്പായി പോയിട്ട് വഴി ഒരുക്കിയത് കൊടുത്തു. യെരിഹോവിൽ അത് മുഴുവനായി അടച്ചുകിടക്കുമ്പോൾ അവർ എങ്ങനെയാണ് അതിനുള്ളിൽ കടക്കാൻ പോകുന്നത്? യോശുവ അതിശയപ്പെട്ടിരുന്നു. ദൈവം തന്നെ ഇവിടെ വരെ വഴികാട്ടിയിരിക്കുകയും അതിനടുത്തുള്ള ചുവടുവയ്പ് ദൈവത്തിന്റേതായിരുന്നു എന്ന് അവൻ അറിഞ്ഞിരുന്നു. ഒരു ദിവസം അവൻ മതിലുകൾ നോക്കിക്കൊണ്ട് ചുറ്റുമായി നടക്കുമ്പോൾ ഒരു മനുഷ്യൻ വാളൂരി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ടു. അവൻ തന്റെ വാളൂരി ആ മനുഷ്യനെ നേരിടുന്നതിനായി വന്നിട്ട് ചോദിച്ചു, നീ ആരാകുന്നു? നീ ഞങ്ങളുടെ പക്ഷത്തോ അതോ ശത്രുവിന്റെ പക്ഷത്തോ? അവൻ പറഞ്ഞു, ഞാൻ സൈന്യങ്ങളുടെ ദൈവത്തിന്റെ സേനാ നായകനാകുന്നു. അങ്ങനെ അവൻ എന്ത് ചെയ്യണമെന്ന് അവനോട് പറഞ്ഞുകൊടുത്തു. മതിലിന് മുകളിൽ കൂടി രഥങ്ങൾ മത്സരിച്ച് ഓടിക്കാൻ കഴിയുന്ന ആ മതിലുകൾ അവൻ എങ്ങനെയാണ് കാഹളമുതി വീഴ്ത്താൻ പോകുന്നത്? അതിന് ഈ കാഹളം കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ദൈവം ഇതുപോലെയുള്ള സാധാരണ മാർഗങ്ങൾ ഉപയോഗിക്കുന്നു. അതിപ്രകാരമായിട്ട് അതിന്റെ എളിമത്വം, അതാണ് അവനെ എനിക്ക് ദൈവമാക്കി തീർക്കുന്നത്. നാം എല്ലായ്പ്പോഴും ചില വലിയ കാര്യങ്ങൾ ചെയ്യാനും കണ്ടുപിടിക്കാനും ശ്രമിക്കുന്നത് ഏതെങ്കിലും ചില വലിയ സഭാസമുദായം ഈ കാര്യങ്ങളെല്ലാം എടുത്ത് നേരെയാക്കാൻ പോകുകയാണെന്ന് നാം കരുതുകയാണ്. അപ്പോൾ ദൈവം ഒരു സാധാരണ മനുഷ്യനെ, വെറുമൊരു സാധാരണ മനുഷ്യനെ മാത്രമെടുത്ത് തന്റെ കൈകളിൽ അവനെ എടുക്കാൻ കഴിഞ്ഞിട്ട് അവൻ കൽപ്പിച്ചിട്ടുള്ള സകല വചനത്തെയും അവനിൽ കൂടെ തെളിയിക്കുന്നു. ദൈവം ഇതുപോലെയുള്ള സാധാരണമായ ചെറിയ മാർഗങ്ങൾ ഉപയോഗിക്കുന്നു. ഒരു കാഹളമൂതുവിൻ മതിൽ തോണ്ടി വീഴ്ത്താനല്ല പറഞ്ഞത്. ഒരു കാഹളമൂതുക മാത്രം ചെയ്യുക, മതിൽ തന്നെ വീണുപോയിക്കോളും. കാഹളത്തിന്റെ ശബ്ദം മതിലുകളെ ഇടിച്ച് തകർത്ത് വീഴ്ത്തും. ഒരു പ്രാകൃതിക മനസ്സിന് ഇത് എത്ര ഭോഷത്വമാണ്! എന്നാൽ ദൈവം തന്റെ വചനത്തെ സത്യമെന്ന് തെളിയിച്ചു. കാരണം ഒന്നിനുമേലൊന്നായി മതിലുകൾ താഴെ വീണു. അവർ നേരെ അകത്ത് കടന്ന് ആ പട്ടണത്തെ കൈവശമാക്കി. ഓ, ദൈവം താൻ ദൈവമാണെന്ന് സ്വയം തെളിയിക്കാൻ ഇഷ്ടപ്പെടുന്നു. യോശുവ അതറിഞ്ഞിരുന്നു. ഒരു ദിവസം അവൻ നിൽക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ മരണത്തിനും മടക്കത്തിനും പുനരുത്ഥാനത്തിനും പുറമേയായി സംഭവിച്ചിട്ടുള്ളതിലും വെച്ച് ഏറ്റവും മഹത്തായതും അവിശ്വസനീയമായതും എന്നാൽ സത്യവുമായ ഒരു കാര്യം സംഭവിക്കുകയുണ്ടായി. ശത്രുവിനെ തുരത്തി ഓടിച്ച് മലമുകളിൽ ഈ സൈന്യങ്ങൾ വ്യത്യസ്ത സ്ഥലം പിടിച്ചിരുന്നു. അവനവരെ പിടിച്ചുകൊണ്ടുവന്നിരുന്നു. എന്നാൽ സൂര്യൻ അസ്തമിക്കുകയായിരുന്നു. ഓ, സേനാധിപതിയായ യോശുവയ്ക്ക് അതെന്തൊരു സമയമായിരുന്നു! ഓർക്കുക, അവൻ ആ ദേശത്തിലൂടെ ഒരു ആശുപത്രിയോ ഒരു നഴ്സോ ഒരു പ്രഥമ ശുശ്രൂഷയോ ഒരു മുറിവേറ്റ ഭടനോ ഇല്ലാതെ യുദ്ധം ചെയ്തു. അതിനെ തോൽപ്പിക്കാൻ പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയൂ. അതേ ശ്രീമാൻ, അവർ ദൈവത്തിന്റെ ഇഷ്ടത്തിനും അവന്റെ വചനത്തിനും അനുസരിച്ച് നടന്നിരുന്നിടത്തോളം അവൻ ഒരു ആശുപത്രിയോ ഒരു നഴ്സോ ഒരു മനുഷ്യൻ നഷ്ടപ്പെടുകയുണ്ടായിരുന്നില്ല. ദൈവം അവരോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന് അവൻ തെളിയിച്ചിരുന്നു. അത് ശരി തന്നെ. ഇപ്പോൾ ശ്രദ്ധിക്കുക, രാത്രിയായി കഴിഞ്ഞാൽ ശത്രുക്കൾ തമ്മിൽ ഒന്നു ചേർന്ന് വേറൊരു വലിയ സൈന്യം രൂപീകരിച്ച് അടുത്ത ദിവസം അതൊരു കഠിന സമയമായിരിക്കുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. എന്ത് ചെയ്യണമെന്ന് അവൻ അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവൻ ദൈവത്തിങ്കിലേക്ക് നോക്കി. അവന് സഹായം ആവശ്യമായിരുന്നു. സൂര്യൻ അവിടെ തന്നെ നിൽക്കേണ്ടത് അവൻ ആവശ്യമായിരുന്നു. അതിനാൽ സൂര്യനോട് ആ സ്ഥാനത്ത് നിൽക്കാൻ അവൻ കൽപ്പിച്ചു. ചന്ദ്രനോട് നീ അയ്യാലം താഴ്വരയുടെ മേൽ തന്നെ നിൽക്ക എന്ന് കൽപ്പിച്ചു. അവൻ കൽപ്പിക്കുന്നതുവരെ അത് അനങ്ങിയിരുന്നില്ല. അങ്ങനെ സൂര്യനും ചന്ദ്രനും 24 മണിക്കൂർ നിശ്ചലമായി നിൽക്കുകയും യോശുവ യുദ്ധം ചെയ്ത് ശത്രുവിനെ പിടിച്ചെടുക്കുകയും ചെയ്തു. കാരണം അവൻ തന്റെ കർത്തവ്യത്തിന്റെ വഴിയിലായിരുന്നു. അവൻ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചിരുന്നതുകൊണ്ട് അവനത് ചെയ്യുന്നതിനുള്ള അവകാശമുണ്ടായിരുന്നു. ദൈവത്തിന്റെ വചനത്തെ പാലിച്ചുകൊണ്ട് നിങ്ങളും ഉത്തരവാദിത്വത്തിന്റെ വഴിയിലായിരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് മാത്രം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകൾക്കനുസരിച്ച് അണിനിരക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മലയോട് നീങ്ങിപ്പോകാം എന്ന് പറയാനുള്ള അവകാശമുണ്ടാകുന്നു. ദൈവം തന്റെ വചനത്തെ പാലിക്കുന്നു. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോകാം എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. യേശു ഇത് വിശുദ്ധ മർക്കോസിന്റെ 11:22 പറഞ്ഞിരിക്കുന്നു. അത് സത്യമാകുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഇത് ദൈവത്തിന്റെ വചനമാകുന്നു. ഇത് ഈ കാര്യം സത്യമാണെന്ന് തെളിയിക്കുന്നു. നാം പലപ്പോഴും ഭയപ്പെട്ടു പോകാറുണ്ട്. നാം പേടിച്ചിട്ട് അവൻ ആ വചനം പാലിക്കുകയില്ല എന്ന ഒരവസ്ഥയിൽ നാം എത്തിച്ചേരുന്നു. അവൻ തന്റെ വചനം പാലിക്കുന്നു. അവൻ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് സത്യമാണെന്ന് നാം കാണുന്നു. അവനത് തെളിയിച്ചിരിക്കുന്നു. യെശയ്യാവിന്റെ പ്രവചനം ഒരിക്കൽ സംഭവിച്ചത് ഒരിക്കലും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ലാത്തതായിരുന്നു. അതിനു മുമ്പ് ഒരിക്കലോ അതിനുശേഷമോ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. അവൻ പറഞ്ഞു, ഒരു കന്യക ഗർഭവതിയാകും. ഒരു പുരുഷനെ അറിയാതെ ഒരു കന്യകയ്ക്ക് ഒരു കുട്ടി ഉണ്ടാകുമെന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ കഴിയുമോ? എന്നാൽ യെശയ്യാവ് പറഞ്ഞു, ഒരു കന്യക ഗർഭവതിയാകും. തന്റെ വചനം സത്യമാണെന്ന് തെളിയിക്കുന്നതിന് ദൈവം ഒരു കന്യകയെ ഗർഭവതിയാക്കുന്നതിനിടയാക്കി തീർത്തു. അവൻ തന്റെ വചനത്തെ തെളിയിച്ചു. കാരണം ഒരു കന്യക ഗർഭവതിയായി ഒരു പുത്രന് ജന്മം കൊടുത്തു. ഇപ്പോൾ ആ വചനം ജഡമായി തീർന്നിട്ട് എന്താണ് ചെയ്തതെന്ന് നോക്കൂ. ആ പുത്രൻ വന്നപ്പോൾ അവൻ തന്നെ സ്വയം വചനമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ വസിച്ചു. അവൻ ജീവിക്കുന്ന വചനമായിരുന്നു, അവൻ ജീവിക്കുന്ന വചനമായിരുന്നുവെന്ന് അവൻ തെളിയിച്ചു. ആ കാലത്തെ ഉപദേശകരോട് അവൻ ചോദിച്ചു, നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു? പാപം അവിശ്വാസമാകുന്നു. ഞാനൊരു അവിശ്വാസിയാണെന്ന് ആർക്കെന്നോട് പറയാൻ കഴിയും? എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന സകല വചനവും ഞാൻ നിറവേറിയിരിക്കുന്നു. അവന്റെ ജീവിതത്തെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞിരുന്ന അവസാനത്തെ ഏഴ് കാര്യങ്ങൾ അവൻ കുരിശിലായിരുന്ന അവസാനത്തെ ഏഴ് നാഴികയിൽ നിവൃത്തിയായി. അവനെക്കുറിച്ച് എഴുതിയിരുന്ന സകല കാര്യങ്ങളും നിറവേറി. കാരണം അവൻ വചനമായിരുന്നു, അവൻ വചനമായിരുന്നുവെന്ന് അവൻ തെളിയിച്ചു. അവൻ രോഗികളെ സൌഖ്യമാക്കി, അവൻ മരിച്ചവരെ ഉയർപ്പിച്ചു, അവൻ മരണവും പാതാളവും നരകവും കീഴടക്കി. അവൻ വചനമായിരുന്നുവെന്ന് അവൻ തെളിയിച്ചു. ശ്രദ്ധിക്കുക, ഇത് യായിറോസിന്റെ വീട്ടിൽ സംഭവിച്ച കാര്യമാകുന്നു. അവൻ അവനോട് സത്യം പറഞ്ഞു. നാം അവനെ അവൻ കടൽ കടന്നു വരുന്നതും അവൻ അവിടേക്ക് പ്രവേശിക്കുന്നതും കാണുന്നു. അവിടെ മലമുകളിൽ താമസിച്ചിരുന്ന ഒരു സ്ത്രീ തന്റെ സമ്പത്ത് മുഴുവൻ ചികിത്സയ്ക്കായി വൈദ്യന്മാർക്ക് കൊടുത്തിരുന്നു. ഈ സ്ത്രീയുടെ സൗഖ്യത്തിനു വേണ്ടി വൈദ്യന്മാരെല്ലാം അവർക്ക് കഴിയാവുന്നതിന്റെ പരമാവധി ചെയ്തു കഴിഞ്ഞിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ലായിരുന്നു. ഒരുപക്ഷെ എബ്രായ വൈദ്യന്മാർ, ഇതൊരു എബ്രായ സ്ത്രീ ആയിരുന്നിട്ട് അവരുടെ സഹോദരിക്ക് വേണ്ടി ചെയ്യാവുന്ന സകലതും ചെയ്തു കഴിഞ്ഞിരുന്നു. ഈ രക്തസ്രാവം നിർത്തുന്നതിന് യാതൊന്നുമില്ലാതിരുന്നിട്ട്, അതൊരുപക്ഷെ സ്ത്രീകളുടെ പതിവ് തീരുന്ന സമയത്തായിട്ട്, രക്തം അത്രമാത്രം വാർന്നു പോയിട്ട് അവർ ക്ഷീണിച്ച് കഷ്ടിച്ച് തന്നെ നടക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലായി കഴിഞ്ഞിരുന്നു. അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. അവന്റെ പടക് അരുളിച്ചെടികൾക്കിടയിലേക്ക് അവർ തള്ളിക്കൊണ്ടുവന്ന് അടുപ്പിക്കുന്നത് കണ്ടപ്പോൾ അവൾ എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിനായി താഴേക്ക് ഇറങ്ങി വന്നു. വളരെയധികം വിമർശകർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവൻ ഇന്നും വിമർശകരിൽ നിന്നും സ്വതന്ത്രനല്ല. അവൻ ആരായിരുന്നുവെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർ വിമർശകരാകുമായിരുന്നില്ല. എന്നാൽ അവർ വിമർശകരായിരുന്നു. കാരണം അവൻ ആരായിരുന്നുവെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ഇന്നത്തെ സന്ദേശത്തിലും അതേ കാര്യം തന്നെയാകുന്നു. വളരെയധികം നല്ല മനുഷ്യരായ സ്ത്രീകളും പുരുഷന്മാരും ഇതിനെ വിമർശിക്കുന്നു. കാരണം ഇതെന്താണെന്ന് അവർക്കറിയില്ല. യേശു പറഞ്ഞു, നിങ്ങൾ മോശയെ അറിഞ്ഞിരുന്നെങ്കിൽ എന്നെയും അറിയുമായിരുന്നു. മോശ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അനേകം മഹത്തുക്കൾ ഈ ദിവസം കാണുവാൻ ആഗ്രഹിച്ചു. ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ല എങ്കിൽ എന്നെ വിശ്വസിക്കരുത്. എനിക്ക് യോഹന്നാന്റെ സാക്ഷ്യത്തെക്കാളും വലിയ സാക്ഷ്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്റെ പിതാവ് എന്റെ കൂടെ ഉണ്ടെന്നുള്ളതിന് സാക്ഷ്യം വഹിക്കുന്നു. അവന് വലിയ പ്രവൃത്തികൾ ഉണ്ടായിരുന്നു. കാരണം അവൻ തിരിച്ചറിയപ്പെട്ടിരുന്നു. യോഹന്നാന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമായി തിരിച്ചറിയപ്പെട്ടവനായിരുന്നു. എന്നാൽ അവൻ വന്നപ്പോൾ ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന് മോശ പറഞ്ഞ പ്രവാചകനായി അവൻ വന്നു. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞിരുന്നതുപോലെ അവൻ മൂന്ന് നാമങ്ങളിലായി വന്നു. ദൈവപുത്രൻ, മനുഷ്യപുത്രൻ, ദാവീദ് പുത്രൻ എന്നായിരുന്നു. ആദ്യമായിട്ട് അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ മനുഷ്യപുത്രനായിരുന്നു. അപ്പോൾ അവന് ദൈവപുത്രനാകാൻ കഴിയില്ലായിരുന്നു. അവൻ അങ്ങനെ അവകാശപ്പെടുകയും ചെയ്തില്ല. അവൻ സ്വയം താൻ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞിരുന്നു. ആരെങ്കിലും അവനെ ചോദ്യം ചെയ്തപ്പോൾ, നിങ്ങൾ മനുഷ്യപുത്രനെ കാണുക, മനുഷ്യപുത്രനെ കാണുക എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ മനുഷ്യപുത്രൻ എന്ന് പറയുന്നത് ഒരു പ്രവാചകനാകുന്നു. ആ രീതിയിൽ അവന് വരേണ്ടത് ആവശ്യമാകുന്നു. കാരണം തിരുവെഴുത്തിന് വിപരീതമായി അവന് വരാൻ കഴിയില്ല. ആ കാരണത്താൽ ഇന്ന് നമ്മുടെ ഈ നാഴികയിലേക്കുള്ള ഈ സന്ദേശം വേദശാസ്ത്രത്തിലൂടെയോ വേദശാസ്ത്ര പണ്ഡിതന്മാരിൽ കൂടെ വരാൻ കഴിയില്ല. അത് വരുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കാര്യത്തിൽ കൂടെ മാത്രമേ അതിന് വരാൻ കഴിയുള്ളൂ. അത് അപ്രകാരം തന്നെ ആയിരിക്കണം. അതുകൊണ്ട് ഈ വ്യക്തി ഒരു പ്രവാചകനായിരിക്കണം എന്ന് നാം കാണുന്നു. ഒരു ദൈവപുത്രനല്ല, എന്നാൽ മനുഷ്യപുത്രനായിരിക്കണം. യഹോവ സ്വയം തന്നെ പ്രവാചകന്മാരായ യിരെമ്യാവിനെയും മറ്റും മനുഷ്യപുത്രൻ എന്ന് വിളിച്ചിരുന്നു. നിങ്ങൾ മനുഷ്യപുത്രനെ കാണുമ്പോൾ മനുഷ്യപുത്രൻ ആരാകുന്നു എന്നവർ ചോദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവൻ മനുഷ്യപുത്രന്റെ കാര്യാലയത്തിൽ തന്റെ ജോലി നിർവഹിച്ചു. അതിനുശേഷം ഇപ്പോൾ ദൈവപുത്രന്റെ കാര്യാലയത്തിൽ തന്റെ ജോലി നിർവഹിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനിപ്പോൾ സഭാകാലങ്ങളിലൂടെ ദൈവപുത്രനായി തന്റെ ജോലി നിർവഹിക്കുന്നു. ആയിരം ആണ്ട് വാഴ്ചയിൽ അവൻ ദാവീദിന്റെ പുത്രനായി ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കും. അപ്പോൾ അവൻ ആ സിംഹാസനത്തിന് അവകാശിയായി ദാവീദ് പുത്രനായിരിക്കും. മനുഷ്യപുത്രൻ, ദൈവപുത്രൻ, ദാവീദ് പുത്രൻ, അതേ മനുഷ്യൻ തന്നെ എല്ലാ സമയത്തുമാകുന്നു. അത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന പോലെയാകുന്നു. ദൈവത്തിന്റെ കാര്യാലയങ്ങളാകുന്നു. അവൻ ദൈവം പിതാവായിട്ടും അതിനുശേഷം ദൈവം പുത്രനായും ഇപ്പോൾ ദൈവം പരിശുദ്ധാത്മാവായിട്ടുമാകുന്നു. മൂന്ന് ദൈവങ്ങളല്ല, ഒരു ദൈവം, മൂന്ന് വെളിപ്പെടുത്തലുകളും അതേ ദൈവത്തിന്റെ മൂന്ന് വിശേഷ ഗുണങ്ങളുമാകുന്നു. ഇപ്പോൾ നാം ജീവിക്കുന്ന ഈ നാഴികയിൽ ദൈവം മുമ്പ് ചെയ്തിരുന്നതുപോലെ തന്നെ തന്റെ വചനത്തെ ഇപ്പോഴും പാലിക്കുന്നു എന്ന് നാം കാണുന്നു. അവൻ കടൽ കുറുകെ കടന്നുവെന്ന് നാം കാണുന്നു. ഈ സ്ത്രീ അവനെ വിശ്വസിക്കുകയും അവളുടെ ഉള്ളിൽ എന്തോ ഒന്ന് സ്പന്ദനം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. അതിനുവേണ്ടി അവളുടെ പക്കൽ ഒരു തിരുവെഴുത്തുണ്ടായിരുന്നില്ല. യോശുവയ്ക്ക് സൂര്യനെ നിർത്തുന്നതിന് ഒരു തിരുവെഴുത്തില്ലാതിരുന്നതുപോലെ തന്നെ, എന്നാൽ അവൾ തന്റെ ഹൃദയത്തിൽ അവൻ ദൈവപുത്രനെന്ന് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് അവൾ പറഞ്ഞു, അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പെങ്കിലും ഒന്ന് തൊടാൻ കഴിഞ്ഞാൽ എനിക്ക് സൗഖ്യം ലഭിക്കും. അതിനാൽ അവൾ തിരക്കിലൂടെ അവന്റെ വസ്ത്രം തൊടാൻ കഴിയുന്നതുവരെ കടന്നു വരികയും അവളുടെ രക്തസ്രാവം നിൽക്കുകയും ചെയ്തു. അവനെ തൊട്ടത് ആരാണെന്ന് കണ്ടുപിടിക്കുന്നതിനായി അവൻ ജനക്കൂട്ടത്തിലേക്ക് നോക്കി. ആരോ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ സംശയമില്ലായിരുന്നു. അവൻ അവിടെ നിന്നു. പുരുഷാരം അവനെ തെക്കി നിറക്കിക്കൊണ്ടിരുന്നു. ചിലർ അവനെ പരിഹസിച്ചിരുന്നു, ചിലർ അവനെ കളിയാക്കി. പുരോഹിതന്മാർ അവനെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു, അതുപോലെ പള്ളിക്കാരും. എന്നാൽ അവിടെ അവനെ വിശ്വസിച്ചിരുന്ന ആരോ ഉണ്ടായിരുന്നു. കുറച്ചു നേരത്തിനുള്ളിൽ അവൻ നിന്നിട്ട് പെട്ടെന്ന് എന്നെ തൊട്ടതാരെന്ന് ചോദിച്ചു. അവരിൽ ആരോ അവനോട് ചോദിച്ചു, ഗുരു, അത് പത്രോസായിരുന്നുവെന്ന് ഞാൻ കരുതുന്നു. അവൻ പറഞ്ഞു, പുരുഷാരം മുഴുവൻ നിന്നെ തിക്കി ഞെരുക്കുകയാണ്. ആരാണ് നിന്നെ തൊട്ടതെന്ന് എന്തിനാണ് ചോദിക്കുന്നത്? എല്ലാവരും നിന്നെ തൊടുകയാണല്ലോ. അവൻ പറഞ്ഞു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടതായി ഞാൻ അറിയുന്നു. അവൻ ക്ഷീണിതനായി പോയി. അതൊരു വ്യത്യസ്ത രീതിയിലുള്ള തൊടലായിരുന്നു. സഹോദര സഹോദരി, നമുക്കത് കാണാൻ മാത്രം കഴിഞ്ഞെങ്കിൽ മതിയായിരുന്നു. നിങ്ങൾക്കവനെ ആ പ്രത്യേക തരത്തിൽപ്പെട്ട തൊടിയിൽ കൊണ്ട് ഒന്ന് തൊടാൻ കഴിഞ്ഞാൽ മതിയാകുന്നു. ഓ രോഗികളായ ജനങ്ങളെ, ഞാൻ കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എനിക്ക് പരിശുദ്ധാത്മാവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ നിങ്ങൾക്കുള്ളതിനേക്കാളും കൂടാതെ ഇവിടെയുള്ള മനുഷ്യർക്കുള്ളതിനേക്കാളും കൂടുതലല്ല. അതേ പരിശുദ്ധാത്മാവ് തന്നെ, അത് ദൈവത്തിന്റെ ഒരു കൽപ്പനയാണ്. നിങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അവരുടെ മേൽ കൈവയ്ക്കുന്നതും ഭൂതങ്ങളെ പുറത്താക്കുന്നതും അവൻ നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെല്ലാം ദൈവത്തിന്റെ കൽപ്പനകളാണെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ അതേ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്കുമായിരിക്കും. വിശ്വസിച്ചാൽ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. എനിക്കിത് ചെയ്യാൻ കഴിയുമോ എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് യേശു ചോദിച്ചു. ഉപകർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് ചന്ദ്രരോഗം പിടിപ്പെട്ട ആ കുട്ടിയുടെ പിതാവ് പറഞ്ഞു. നീ ലോകത്തിൽ വരുവാനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെയുള്ള മനവിശ്വാസത്തിന് മാത്രമേ ഫലമുണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്ന് നാം ഇപ്പോൾ കാണുന്നു. ഇപ്പോൾ വേഗത്തിൽ ഒരു നിമിഷം നമുക്ക് അവനെ കുറിച്ച് ചിന്തിക്കാം. അവൻ തന്റെ വഴിയിൽ മുന്നോട്ട് പോകുകയായിരുന്നു. ഒരു ചെറിയ പുരോഹിതൻ അവിടേക്ക് കടന്നുവന്നു. അവനൊരു അതിർത്തി രേഖ വിശ്വാസിയായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ലായിരുന്നു. ഇതുപോലെയുള്ള അതിർത്തി രേഖ വിശ്വാസികളായി ലോകത്തിൽ വളരെയധികം ആളുകളുണ്ട്. അവർ അത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് വാസ്തവമാണെന്ന് അവർ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് അപ്പോസ്തോലിക പ്രവർത്തനമാണെന്നും ദൈവം അന്ത്യകാലത്ത് തന്റെ ആത്മാവിനെ പകരമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നതുമാണെന്ന് അവർ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. അവസാന നാളുകളിൽ യഥാർത്ഥ പെന്തിക്കോസ്റ്റ് വിശ്വാസത്തിലേക്ക് സഭ വീണ്ടും യഥാസ്ഥാനത്താക്കപ്പെടുമെന്ന് മലാഖി 4 കൂടെ വാഗ്ദത്തം ചെയ്തതാണെന്ന് അവർ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. മലാഖി 4 അവകാശപ്പെടുന്നു, അന്ത്യകാലത്ത് ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. അത് ശരിയാണ്. അവൻ മക്കളുടെ വിശ്വാസത്തെ അപ്പന്മാരിലേക്ക് വീണ്ടും നിരപ്പിക്കും. ശ്രദ്ധിക്കുക, അപ്പന്മാരുടെ വിശ്വാസത്തെ മക്കളിലേക്കുമാകുന്നു. നോക്കൂ, അത് അപ്രകാരമാകേണ്ടിയിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞേക്കാം, കൊള്ളാം, അത് യോഹന്നാൻ സ്നാപകനായിരുന്നു. അല്ല അല്ല, യോഹന്നാൻ സ്നാപകൻ മലാഖി 3 ആകുന്നു. മത്തായി 11 അത് പറയുന്നു. അത് ശരിയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഇതാ, ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു എന്ന് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അത് തീർച്ചയായും ഏലിയാവായിരുന്നു. അങ്ങനെ യേശു തന്നെ പറഞ്ഞു. എന്നാൽ മലാഖി 4 ഏലിയാവല്ലായിരുന്നു. അത്രമാത്രം. എന്തുകൊണ്ടാണെന്നാൽ ആ സന്ദേശത്തിന് ശേഷം ഉടനെ തന്നെ ഭൂമി അഗ്നിയാൽ നശിപ്പിച്ചു കളയും. ദുഷ്ടന്മാർ നീതിമാന്മാരുടെ കാലിൻ കീഴിൽ വെണ്ണീറായിരിക്കാൻ നീതിമാന്മാർ അവരെ ചവിട്ടിക്കളയും. അങ്ങനെ അത് യോഹന്നാന്റെ സമയത്ത് ഒരിക്കലും സംഭവിച്ചിട്ടില്ല. നമുക്കൊരു സന്ദേശമുണ്ടായിട്ട് അത് ഈ സഭാസംഘടനയുടെ വ്യവസ്ഥയിൽ നിന്നും ജനങ്ങളെ യഥാർത്ഥമായതും വാസ്തവമായ പെന്തിക്കോസ്റ്റ് വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഒരു നീക്കം നടന്നുകൊണ്ടിരിക്കുന്നു. അത് നിവൃത്തിയായിരിക്കുന്നത് നാം കാണുകയും അത് സംഭവിക്കാനുള്ള ഒരു തിരുവെഴുത്തിനെ നിറവേറുന്നത് നാം കാണുന്നു. എല്ലാ തിരുവെഴുത്തും നിറവേറപ്പെടണം. അതുപോലെയുള്ള എത്രയേറെ വേദവാക്യങ്ങൾ നമുക്ക് എടുക്കാൻ കഴിയും. അതിപ്പോഴുള്ള സമയത്തെക്കാൾ കൂടുതൽ സമയമെടുക്കും. എന്നാൽ അബ്രഹാമിന്റെ സന്തതിക്ക് അവൻ വാഗ്ദത്തം ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഈ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. യേശു ഇപ്പോൾ ആ പെൺകുട്ടിയെ സൗഖ്യമാക്കുന്നതിന് വേണ്ടി പോകുന്നതായി നാം കാണുന്നു. കാരണം ആ കുട്ടിയുടെ പിതാവ് ഒരു സ്വല്പം അതിർത്തി രേഖ വിശ്വാസിയായിരുന്നിട്ട് ഡോക്ടർമാർ ആ കുട്ടിയെ വിട്ടുകളഞ്ഞിട്ട് അവൻ യേശുവിനെ തിരിച്ചറിയുന്നതിനുള്ള ഒരു സ്ഥാനത്ത് അയാൾ എത്തിയിരുന്നു. അങ്ങനെ തന്റെ കറുത്ത തൊപ്പിയും എടുത്ത് യേശുവിനെ കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നറിയുന്നതിനായി അയാൾ പുറപ്പെട്ടു. നോക്കൂ, നിങ്ങൾക്കവനെ ആവശ്യമായി വരുമ്പോൾ അവൻ എല്ലായ്പ്പോഴും അവിടെ ഉണ്ടായിരിക്കും. അവൻ കടൽ തീരത്തേക്ക് നടന്നു വരുന്നത് അവൻ കണ്ടു. അവൻ പറഞ്ഞു, എന്റെ മകളുടെ അടുക്കൽ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണം, എന്നാൽ അവൾ സൗഖ്യമാകും. അവൾ മരിക്കാറായി കിടക്കുകയാണ്. അവൾ എന്റെ ഏക മകളാണ്. അവൾക്ക് 12 വയസ്സേ പ്രായമുള്ളൂ. ഞങ്ങൾക്ക് വേറെ കുട്ടികളില്ല. ഭാര്യയും ഞാനും ഒരുപക്ഷെ അവർ വയസ്സായിട്ടുണ്ടായിരിക്കും. ഈ ഒരു കുട്ടി മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. ഇതാ, അവൾ മരിക്കാറായി കിടക്കുന്നു. കർത്താവ്, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾക്ക് സൗഖ്യമാകും. അവൻ എന്താണ് തിരിച്ചറിഞ്ഞതെന്ന് നോക്കൂ. ആ വാഗ്ദത്തം ചെയ്യപ്പെട്ട ദൈവത്തിന്റെ വചനം ഈ മനുഷ്യനിൽ കൂടെ വെളിപ്പെട്ടിരിക്കുന്നു. അത് നിക്കോദിമോസ് പറഞ്ഞതുപോലെ തന്നെ, റബ്ബി, ഗുരു, നീ ദൈവത്തിങ്കിൽ നിന്ന് വന്ന ഉപദേഷ്ടാവാണെന്ന് ഞങ്ങൾ അറിയുന്നു. പരീശന്മാർ അത് അറിഞ്ഞിരുന്നു. എന്തുകൊണ്ട് അവർ അത് ഏറ്റുപറഞ്ഞിരുന്നില്ല? ദൈവം തന്നോടുകൂടെ ഇല്ലാതെ ഒരു മനുഷ്യന് നീ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യാൻ കഴിയുകയില്ല. നീ ദൈവത്തിൽ നിന്ന് വന്നതാണെന്ന് ഞങ്ങൾക്കറിയാം. ഇവിടെ യായിറോസും അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നതായി നാം കാണുന്നു. അവൻ പറഞ്ഞു, നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കുക. ദൈവം അവനിലായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. എന്റെ മകളുടെ മേൽ നീ കൈവയ്ക്കുക, അവൾ മരിക്കാറായി കിടക്കുകയാണെങ്കിലും അവൾ ജീവിക്കും. അവൻ യേശുവിനോടൊപ്പം നടക്കുകയായിരുന്നു. അങ്ങനെ അവൻ നടക്കുമ്പോൾ ഇതാ ഒരു ദൂതൻ വന്നിട്ട് പറഞ്ഞു, ഗുരുവിനെ ഇനിയും പ്രയാസപ്പെടുത്തേണ്ട, നിന്റെ മകൾ മരിച്ചുപോയി, അവൾ പോയിക്കഴിഞ്ഞിരിക്കുന്നു. യേശു തിരിഞ്ഞിട്ട് യായിറോസിനോട്, നീ വിശ്വസിക്ക മാത്രം ചെയ്താൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. നീ വിശ്വസിക്ക മാത്രം ചെയ്യുക. അവൻ മുറിക്കകത്ത് കയറി അവിടെ മറ്റെല്ലാവരും ചെയ്യുന്നതുപോലെ അവർ വിലപിക്കുകയും കരയുകയും മുറവിളിയിടുകയും ചെയ്തിരുന്നു. ഒരു നല്ല പെൺകുട്ടി, ഒരു പാസ്റ്ററിന്റെ മകൾ, അവൾ മരിച്ചിട്ട് ഈ ലോകത്തിൽ നിന്നും എടുക്കപ്പെട്ടിരിക്കുന്നു. അവൾ ഒരുപക്ഷെ മരിച്ചിട്ട് മണിക്കൂറുകളോളം കഴിഞ്ഞിരിക്കുകയും അവളെ ശയനമഞ്ചലത്തിൽ വെച്ചിട്ട് അവളുടെ ശരീരത്തെ തൈലം പൂശുവാൻ തയ്യാറെടുക്കുകയും ഒരുപക്ഷെ അടക്കാനുള്ള തയ്യാറെടുപ്പ് ചെയ്യുകയുമായിരുന്നു കാണും. ഇപ്പോൾ യേശു ആ വീട്ടിലേക്ക് കടന്നു വരുന്നത് നാം കാണുന്നു. അവരെല്ലാം മുറവിളിയിടുകയായിരുന്നു. അവൻ പറഞ്ഞു, സമാധാനമായിരിക്കുക, ബാലിക മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങിയാകുന്നു. അവരെന്ത് വിചാരിച്ചു കാണുമെന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാമോ? കാരണം ഈ മനുഷ്യനെ നമുക്കറിയാം, അവൻ നിയമാനുസൃതമല്ലാതെ ജനിച്ച ഒരു കുട്ടിയാകുന്നു. കൂടാതെ അവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന മൂഢമായ പ്രവചനങ്ങൾ നാം അറിയുന്നു. ഇപ്പോൾ പുരോഹിതൻ പറഞ്ഞതാണ് ശരിയെന്നും ഈ മനുഷ്യന് ഭ്രാന്താണെന്നും ഞങ്ങൾ അറിയുന്നു. കാരണം ഈ കുട്ടി മരിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. വൈദ്യൻ അവളെ മരിച്ചതായി പ്രഖ്യാപിക്കുകയും ഇതാ അവൾ അവിടെ മരിച്ചു കിടക്കുന്നു, അവൾ പോയിക്കഴിഞ്ഞിരിക്കുന്നു, അവൾ മരിച്ചെന്ന് ഞങ്ങൾ അറിയുന്നു. അവർ അവനെ കളിയാക്കി പരിഹസിച്ചു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവനെ വിമർശിച്ച് ഒരു വിഷമാവസ്ഥയിലാക്കി മാറ്റി. എന്നാൽ അവൾ മരിച്ചിട്ടില്ല എന്നവൻ ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. അതത്രമാത്രം, അവൾ ഉറങ്ങിയാണ്. എത്ര വിമർശകരുണ്ടായിരുന്നു എന്നത് കാര്യമല്ല, അവൻ തന്റെ വചനം തെളിയിക്കാൻ പോകുകയായിരുന്നു. അവൻ അവരെയെല്ലാം മുറിയിൽ നിന്ന് പുറത്താക്കി, സകല അവിശ്വാസികളെയും പുറത്താക്കി. അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും വിശ്വാസികളായ മൂന്ന് സാക്ഷികളെയും ആ കുട്ടിയുടെ മാതാവിനെയും പിതാവിനെയും കൂട്ടിക്കൊണ്ട് മുറിക്കകത്ത് പ്രവേശിച്ച് ബാലികയുടെ കൈപിടിച്ച് അവളോട് ഒരു ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് നിത്യതയിൽ എവിടെയോ ആയിരുന്ന ആ കുട്ടിയുടെ പ്രാണനെ തിരികെ വിളിച്ചു. ആ ബാലിക ജീവിച്ചു. അവൻ എന്താണ് ചെയ്തത്? അവൻ തന്റെ വചനത്തെ തെളിയിച്ചു. അവൻ പറഞ്ഞത് അവൻ തെളിയിച്ചു. അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. ഇപ്പോൾ ഈ പ്രവൃത്തിയിൽ കൂടെ നാം മനസ്സിലാക്കുന്നത് അവൻ മറ്റെന്തോ കൂടെ അവിടെ തെളിയിച്ചു എന്ന് നാം കാണുന്നു. അവൻ ദൈവമായിരുന്നു എന്നവൻ തെളിയിച്ചു. അവന് മുന്നറിവുണ്ടായിരുന്നു എന്നവൻ തെളിയിച്ചു. അവൻ പറഞ്ഞ വാക്കുകളെ ശ്രദ്ധിക്കുക, അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങിയത്രേ. ശ്രദ്ധിക്കുക, ആദ്യം തന്നെ അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങിയായിരുന്നു. അതവന്റെ മുന്നറിവിനെ കാണിക്കുന്നു. അതേ ദിവസം രാവിലെ സമയം വേറെയും പല പെൺകുട്ടികളെ മരിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇവൾ മരിച്ചിട്ടില്ലായിരുന്നു, അവൾ ഉറങ്ങിയായിരുന്നു. അത് ലാസറിനെ പോലെയായിരുന്നു. അവൻ അവളെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചു, കാരണം അവൾ മരിച്ചിട്ടില്ലായിരുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരിക്കുകയില്ല. അവൻ മരിച്ചപ്പോൾ വീണ്ടെടുത്ത കുഞ്ഞാടിന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരെ മാത്രം അന്നാളിൽ തന്റെ ജീവിപ്പിക്കുന്ന ശക്തിയാൽ ഈ ജീവിപ്പിക്കുന്ന ശക്തി ഉള്ളിലുള്ളവരെ അവൻ ഉറക്കത്തിൽ നിന്നും വിളിക്കും. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞതുപോലെ എലീശാവ് മരിച്ചിട്ട് അവന്റെ അസ്ഥികൾ കല്ലറയിൽ കിടക്കുമ്പോഴും ഈ ജീവിപ്പിക്കുന്ന ശക്തി അവന്റെ അസ്ഥികളിൽ ഉണ്ടായിരുന്നു. തീർച്ചയായും അവൻ ആരായിരുന്നുവെന്ന് അവൻ തെളിയിച്ചു. അതേപോലെ അവൻ വീണ്ടും എബ്രായർ 4:12 അവൻ ദൈവത്തിന്റെ വചനമാകുന്നു എന്നവൻ തെളിയിച്ചു. അവൻ തീർച്ചയായും അത് തെളിയിച്ചു. അവൻ എന്താണ് ചെയ്തതെന്ന് ശ്രദ്ധിക്കുക. എബ്രായർ 4:12 പറയുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഇപ്പോൾ ഒരു നിമിഷം ശ്രദ്ധിക്കുക. അവൻ ആദ്യമായി തന്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ അതവൻ വചനമാണെന്ന് തെളിയിക്കുന്നതിന് പുറത്തു വന്നപ്പോഴായിരുന്നു. അവൻ മരുഭൂമിയിൽ നിന്ന് തന്റെ പരീക്ഷ കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ ശിമോൻ എന്ന പേരുണ്ടായിരുന്ന പത്രോസ് എന്ന വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. അവൻ തന്റെ സഹോദരനായ അന്ത്രയാസുമായിട്ട് യേശുവിന്റെ അടുക്കലെത്തി. അവൻ യേശുവിന്റെ സാന്നിധ്യത്തിലേക്ക് നടന്നെത്തിയ ഉടനെ തന്നെ യേശു പറഞ്ഞു, നീ ശിമോനാകുന്നു, നിന്റെ പിതാവിന്റെ പേര് യോനയാകുന്നു, ഇന്നു മുതൽ നീ പത്രോസ് എന്ന് വിളിക്കപ്പെടും. അത് അവൻ വചനമാണെന്ന് തെളിയിച്ചു. കാരണം വചനം ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവനകളെയും വിവേചിക്കുന്നു. അവൻ വചനമായിരുന്നു. ഇത് സംഭവിക്കുന്നത് ഫിലിപ്പോസ് കണ്ടിരുന്നു. അവനൊരു ദിവസം മലയിലേക്ക് പോയിട്ട് തിരികെ വന്നിരുന്നു. തന്നോടൊപ്പം തന്റെ സ്നേഹിതനായ നഥാനിയലിനെയും കൊണ്ടുവന്നിരുന്നു. അവൻ പറഞ്ഞു, ഈ കാര്യങ്ങളെല്ലാം വാസ്തവമായും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ പോലൊരു പ്രവാചകനെ ദൈവം നിങ്ങൾക്ക് നൽകുമെന്ന് മോശ പറഞ്ഞ അതേ മനുഷ്യൻ ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണെന്നാൽ അവൻ ശിമോനോട് അവൻ ആരായിരുന്നുവെന്നും അവന്റെ പിതാവ് ആരായിരുന്നുവെന്നും അവൻ പറഞ്ഞത് സത്യമായിരുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. കാരണം ദൈവം തന്റെ വചനത്തിൽ അത് പറഞ്ഞിരിക്കുകയും ഇവിടെ ഇതാ അവനത് ചെയ്തുകൊണ്ട് തെളിയിക്കുകയും അവൻ തന്റെ മശീഹ ആണെന്ന് അത് തെളിയിക്കുകയും ചെയ്തു. അങ്ങനെ അവന്റെ സന്നിധിയിലേക്ക് അവൻ നടന്നെത്തിയപ്പോൾ യേശു അവനോട് പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ യാതൊരു കപടവുമില്ല. അവൻ പറഞ്ഞു, റബ്ബി, നീ എന്നെ എവിടെ വെച്ചറിയും? ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പേ നീ അത്തിയുടെ കീഴിലായിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അവൻ തന്റെ വചനം തെളിയിച്ചു. അവൻ ദൈവത്തിന്റെ വചനം തെളിയിച്ചു. അവൻ അത് ചെയ്തു. കിണറ്റുകരയിലെ ആ സ്ത്രീ, അവൾ കിണറ്റിലെ വെള്ളം കോരുന്നതിന് കൊണ്ടുവന്നിരുന്ന അവളുടെ കുടത്തിൽ നിന്നും തനിക്ക് കുടിപ്പാൻ തരാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾ യഹൂദന്മാർ, ഞങ്ങൾ ശമരിയക്കാരുടെ ഇപ്രകാരം ചോദിക്കുന്ന പതിവല്ല, കാരണം ഞങ്ങൾക്ക് അവരുമായി ഒരു സമ്പർക്കവുമില്ല. അവൻ പറഞ്ഞു, എന്നാൽ നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് കുടിപ്പാൻ ചോദിക്കുമായിരുന്നു. അവൾ പറഞ്ഞു, കിണർ ആഴമുള്ളതാകുന്നു. അങ്ങനെ സംഭാഷണം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയും അവസാനം അവളുടെ കുഴപ്പങ്ങൾ എന്താണെന്ന് അവൻ കണ്ടുപിടിക്കുകയും ചെയ്തു. അവൻ അവളോട്, നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. അവൻ പറഞ്ഞു, നീ പറഞ്ഞത് ശരി, അഞ്ച് ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. അവൾ പറഞ്ഞു, യജമാനനെ, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. എന്നിട്ട് പറഞ്ഞു, 400 വർഷങ്ങളായി ഞങ്ങൾക്കൊരു പ്രവാചകൻ പോലുമില്ലായിരുന്നു, നീ ഒരു പ്രവാചകനാണെന്ന് ഞാൻ കാണുന്നു. ഇപ്പോൾ ഞങ്ങൾ അറിയുന്നു, മസിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുമ്പോൾ അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളോട് പറയും. അത് അവന്റെ അടയാളമായിരിക്കും. അതിനവൻ നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മസിഹ എന്ന് പറഞ്ഞു. അവൻ തന്റെ വചനം തെളിയിച്ചു. അവൻ അവകാശപ്പെട്ടത് അവൻ തെളിയിച്ചു. അവൻ ദൈവപുത്രനായ മസിഹ ആയിരുന്നു. അവന്റെ വസ്ത്രത്തെ തൊട്ട രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീയോട് അവൻ ദൈവത്തിന്റെ വചനമായിരുന്നു എന്ന് അവൻ തെളിയിച്ചു എന്ന് നാം കാണുന്നു. ഇപ്പോൾ ഓർക്കുക, ഇന്ന് രാത്രിയിൽ യേശു പറഞ്ഞു, കൂടാതെ എബ്രായർ 1 എബ്രായർ 3 അധ്യായത്തിലാണെന്ന് ഞാൻ കരുതുന്നു, അവൻ നമുക്കുള്ള മഹാപുരോഹിതനാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ കാലത്ത് അവൻ നമുക്കുള്ള മഹാപുരോഹിതൻ സ്വർഗത്തിൽ ദൈവമഹത്വത്തിൽ ഇരിക്കുന്നു. അവൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. എബ്രായർ 13:8 അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. അവൻ അപ്പോഴായിരുന്ന അതേ ദൈവം തന്നെ അവൻ ഇന്ന് രാത്രിയിലും അത് തന്നെയാകുന്നു. യോഹന്നാൻ 14:12 അവൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്ന ഏവനും ചെയ്യും, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിലും വലിയതും ചെയ്യും. നോക്കൂ, എന്നിൽ വിശ്വസിക്കുന്ന ഏവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. മത്തായി 20 അവൻ പറഞ്ഞു, കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടാകും. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അവൻ തന്റെ വചനം തെളിയിക്കുന്നതിന് ഇന്ന് രാത്രിയിൽ നിൽക്കുന്നു. എന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. അവന് കഴിയുമെന്ന് അവൻ തെളിയിച്ചിരിക്കുന്നു. അന്നത്തേക്ക് അവന്റെ വചനം വാഗ്ദത്തം ചെയ്തിരുന്നത് എന്തായിരുന്നോ അത് അവൻ തന്റെ വചനത്താൽ തെളിയിച്ചു. അവൻ യെശയ്യാവിന്റെ വാക്കുകളെ തെളിയിച്ചു. അവൻ നോഹയുടെ വാക്കുകളെ തെളിയിച്ചു. അവൻ മോശയുടെ വാക്കുകളെ തെളിയിച്ചു. ഓരോ പ്രവാചകന്മാരുടെ വാക്കുകളെയും അവൻ തെളിയിച്ചു. നാം ജീവിക്കുന്ന ഈ കാലം സോദോമിന്റെ പോലെ തന്നെ സ്വവർഗഭോഗികളുടെ കാലമായിരിക്കും എന്നവൻ പറഞ്ഞിരുന്നു. അത് ഇന്നത്തെ ലോകത്ത് ഒന്ന് നോക്കിക്കാണുക. ഇവിടെ മാത്രമല്ല, ഞാൻ യാത്ര ചെയ്തിട്ടുള്ള എല്ലായിടത്തും അത് രൂക്ഷമായിരിക്കുന്നു. സ്വീഡനിൽ യൗവനക്കാരായ സ്ത്രീകളും പുരുഷന്മാരും തികച്ചും നഗ്നമായ രീതിയിൽ മഞ്ഞിൽ തെന്നി കളിക്കുന്നതിന് പോകുന്നു. ജർമ്മനിയിലും ഫ്രാൻസിലും എല്ലായിടത്തും തന്നെ. അതുപോലെ കൊള്ളരുതാത്തവർ നമുക്കിവിടെ അമേരിക്കയിലുമുണ്ട്. ഇത് അതിന്റെ ഒരു കാലമാകുന്നു. എനിക്ക് തിരിച്ചു വരാൻ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയാൽ നാം ജീവിക്കുന്ന ഈ കാലത്തെക്കുറിച്ച് കുറച്ച് പ്രവചന കാര്യങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരാനും സംസാരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. മക്കൾ അമ്മയപ്പന്മാരെ ഭരിക്കും എന്ന് വേദപുസ്തകം പറയുന്നു. വചനം. എന്നാൽ ഓർക്കുക, അബ്രഹാമിനൊരു സന്തതി ഉണ്ടായിരുന്നു. അത് ഇസഹാക്കായിരുന്നു. സാറായുടെ മരണശേഷം അവന് വേറെയും സന്താനങ്ങളുണ്ടായിരുന്നു. അവന് 145 വയസ്സുള്ളപ്പോൾ അവൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ട് അതിൽ നിന്നും പുത്രിമാരെ കൂടാതെ 7 മക്കളുണ്ടായിരുന്നു. കാരണം അവന് 100 വയസ്സായിരുന്നപ്പോൾ ദൈവം അവനെ തിരികെ ഒരു യൗവനക്കാരനാക്കിയിരുന്നു. അപ്പോൾ അവൻ 45-കാരനാകുകയും അതിനെക്കുറിച്ചെല്ലാം നാം അറിയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അതിനെക്കുറിച്ച് കാലിഫോർണിയയിൽ പ്രസംഗിച്ചിരുന്നു. എന്നാൽ അബ്രഹാമിന്റെ സന്തതി അക്ഷരാർത്ഥത്തിൽ സാറായുമായുള്ള ബന്ധത്തിൽ കൂടിയുള്ള സന്തതിയായിരുന്നില്ല, അത് ഇസ്ഹാക്കായിരുന്നു. അവനൊരു രാജ്യമുണ്ടാക്കിയും എന്നാൽ വാഗ്ദത്തം പ്രകാരമുള്ള രാജകീയ സന്തതി യേശു ക്രിസ്തുവായിരുന്നു. ആ സന്തതിയിൽ കൂടെ അവനൊരു രാജകീയ സന്തതിയെ ഉയർത്തി. ഹോ ദൈവമേ, നാം ഇപ്പോൾ ഒരു രാജകീയ പുരോഹിതവർഗവും ഒരു രാജകീയ ദേശവും ഒരു പരിശുദ്ധ ജനവുമായിട്ട് നമ്മുടെ അധരങ്ങളാൽ അവന്റെ നാമത്തിന് സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുന്നവരാകുന്നു. ദൈവം തന്റെ വചനത്തെ തെളിയിക്കുകയും തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് പകരുകയും ചെയ്തു. അവൻ പറഞ്ഞു, സോദോമിന്റെ കാലത്തെ പോലെ മനുഷ്യപുത്രൻ വെളിപ്പെടുത്തുന്ന നാളിലുമാകും. ഇപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ ദൈവപുത്രനിൽ നിന്നും അവൻ ദാവീദ് പുത്രനാകുന്നതിന് തൊട്ടു മുമ്പ് അവൻ വീണ്ടും മനുഷ്യപുത്രനിൽ കൂടെ സ്വയം വെളിപ്പെടുത്തുന്നു. നിങ്ങൾ തിരുവെഴുത്ത് ശ്രദ്ധിച്ചുവോ? കാരണം അവനത് ചെയ്യുമ്പോഴൊക്കെയും തന്റെ ദാസന്മാരായ പ്രവാചകന്മാരെ അറിയിക്കാതെ അവൻ ഒരു കാര്യവും ചെയ്യുന്നില്ല. അത് കൃത്യമായും ശരിയാണ്. അവന്റെ വാഗ്ദത്തം അത് തന്നെയാകുന്നു. അവൻ ഒരിക്കലും അത് ചെയ്യുന്നില്ല. ദൈവത്തിന് വ്യാജം പറയാൻ കഴിയില്ല. അവനത് ചെയ്യുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും അത് വെളിപ്പെടുത്തുന്നു. നാം ജീവിക്കുന്ന ഇന്നത്തെ അവസ്ഥയെ ഒന്ന് നോക്കുക. നാം എവിടെയാകുന്നു എന്ന് നോക്കുക. നാം ഒരു ആധുനിക സോദോമിലാണെന്ന് നമ്മൾ എല്ലാവരും സ്വീകരിക്കും. ഈ രാജ്യം ആ നിലയിലായിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. അവർ പ്രതീക്ഷിക്കും അപ്പുറത്താകുന്നു. ഈ രാജ്യത്തിനോ മറ്റൊരു രാജ്യത്തിനോ രക്ഷ ഇനിയും ശേഷിച്ചിട്ടില്ല. നാം ഇപ്പോൾ അതിനും അപ്പുറത്താകുന്നു. അതിനെക്കുറിച്ച് പ്രവചിച്ചിട്ടുള്ള പ്രവചനങ്ങൾ നിറവേറിക്കഴിഞ്ഞിരിക്കുന്നു. ദൈവം അവസാനത്തെ കുഞ്ഞാടിനെ അതെവിടെയായിരുന്നാലും ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം അവയെല്ലാം കൂടി ഒന്നാകും. നാം അന്ത്യകാലത്താകുന്നു. ആ സ്ഥാനത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു സഹോദരൻ എന്ന നിലയിൽ, ഒരു സഹോദരി എന്ന നിലയിൽ ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷത്തേക്ക് അവരുടെ വിശ്വാസത്തെ ഉയർത്തുന്നതിനായി ഞാൻ ആവശ്യപ്പെടുകയാണ്. അതിനുവേണ്ടി ഒരു നിശ്ചിത സമയത്തേക്ക് നമുക്ക് പോകാനില്ലെന്ന് ഞാൻ അറിയുന്നു. എന്നാൽ ഞാൻ പ്രാർത്ഥനയ്ക്കുള്ള നിരയെ തുടങ്ങാൻ ആഗ്രഹിക്കുകയും അതിനുശേഷം മടങ്ങിപ്പോകുന്നവർക്ക് മടങ്ങിപ്പോകാൻ കഴിയുന്നതുമാണ്. പ്രാർത്ഥനയ്ക്കായി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ നിൽക്കാൻ കഴിയും. എന്നാൽ ഒരു സഹോദരൻ എന്ന പോലെ ഒരു നിമിഷത്തേക്ക് ഞാൻ കുറച്ച് കാര്യം നിങ്ങളോട് ഒരു വട്ടം സൂചിപ്പിച്ചുകൊള്ളട്ടെ. യേശു ലൂക്കോസ് 17:30 നോഹയുടെ കാലം എപ്രകാരമായിരുന്നുവോ അതുപോലെ തന്നെ അന്ത്യകാലവുമായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കൂ. അതിനുശേഷം അവൻ പറഞ്ഞു, മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന കാലവും അതുപോലെയായിരിക്കും. മനുഷ്യപുത്രൻ വീണ്ടും ദൈവപുത്രനല്ല, മനുഷ്യപുത്രൻ. നോക്കൂ, അത് മലാക്കി 4 വീണ്ടും നേരെ തിരികെത്തിക്കുന്നു. മറ്റുള്ള എല്ലാ പ്രവാചനങ്ങളും അതെങ്ങനെ നിറവേറപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് നിറവേറപ്പെട്ടിരിക്കുന്നു. തന്റെ വചനത്തെ അവൻ അപ്രകാരം തെളിയിക്കുന്നു. അത് ശരിയാണ്. കൂടാതെ ശ്രദ്ധിക്കുക, അങ്ങനെ ചെയ്യുന്നതിൽ കൂടെ അവൻ എപ്രകാരം തന്റെ ആത്മാവിനെ സകല ജഡത്തിന്മേൽ പകരുന്നതും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും തിരികെ എപ്രകാരം യഥാസ്ഥാനത്താക്കപ്പെടുന്നതും കാണാം. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഞാൻ എന്റെ ആത്മാവിനെ സകല ജഡത്തിന്മേലും പകരും. മീതെ ആകാശത്തിൽ അടയാളങ്ങൾ കാണിക്കും. സഹോദരൻ ലീവയിൽ എടുത്തിട്ടുള്ള ഒരു ചിത്രം ഇവിടെ ഇതാ എന്റെ പക്കലുണ്ട്. ആ മലമുകളിൽ വെച്ച് അന്നൊരു ദിവസം എന്ത് സംഭവിച്ചു എന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അത് 7 മുദ്രകൾ എന്ന ഈ മഹത്തായ വിഷയം തുറക്കുന്നതിന് മുമ്പ് അവിടെ സ്കൂൾ കുട്ടികളെല്ലാം പുറത്തു വരികയും മറ്റും ചെയ്തു. സ്കൂൾ കുട്ടികൾ പുറത്തു വന്നപ്പോൾ ഞാൻ അവിടെ മലമുകളിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ അഗ്നി ചോർപ്പിൽ കൂടെ വരുന്നത് പോലെ താഴോട്ട് വരികയും പിന്നെ മേലോട്ട് പോകുകയും പൊട്ടിച്ചിതറിയിട്ട് വീണ്ടും താഴേക്ക് വരികയും ചെയ്തിരുന്നു. ഞാൻ ജനങ്ങളോട് എന്ത് പറയണമെന്ന് അവൻ പറഞ്ഞ കാര്യങ്ങൾ അതായിരുന്നു. അവിടെ വെച്ച് അത് ട്യൂഷനിലുള്ള സ്കൂൾ കുട്ടികൾ കാണുകയും അത് ആകാശത്തിലേക്ക് പോകുകയും ചെയ്തു. ശാസ്ത്രം അതിന്റെ ചിത്രങ്ങൾ എടുക്കുകയും അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. അതെന്താകുന്നു, എവിടെയാകുന്നുവെന്നും എന്ത് സംഭവിച്ചുവെന്നും അവർ ചോദിച്ചു. അതവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഓ, അതൊരു മൂലയിൽ നടന്ന കാര്യമല്ല, അതവരുടെ വിവേകത്തെ ഇരുട്ടാക്കുക മാത്രം ചെയ്തു. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ കോടിക്കണക്കിന് ജനങ്ങൾ അവനിവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിരുന്നില്ല. അത് ഇന്നും ലക്ഷക്കണക്കിന് ജനങ്ങൾ, കോടിക്കണക്കിന് ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ അത് അയക്കപ്പെട്ടത് ആർക്കു വേണ്ടിയാണോ അവർ അത് മനസ്സിലാക്കും. ജ്ഞാനികൾ ആ നാളിൽ അവരുടെ ദൈവത്തെ അറിയും. അവർ അത് തേടി കണ്ടുപിടിക്കും. നാം ജീവിക്കുന്ന നാഴികയെ നാം മനസ്സിലാക്കുന്നു. ഇപ്പോൾ സോദോമിനെ നോക്കുക, എന്ത് സംഭവിച്ചു എന്ന് കാണുക. അവൻ പറഞ്ഞു, സോദോമിന്റെ കാലത്തെ പോലെ. അവിടെ ഒരു വാഗ്ദത്ത സന്തതിക്കായി കാത്തിരുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ടായിരുന്നു. നാം അത് വിശ്വസിക്കുന്നു. അത് അബ്രഹാമും അവന്റെ കൂട്ടവുമായിരുന്നു. അവിടെ ശീതോഷ്ണവാനായ ഒരു കൂട്ടമുണ്ടായിരുന്നു. അത് ലോത്തായിരുന്നു. പകുതി പിന്മാറ്റക്കാരനും എന്നിരിക്കലും ഒരു വിശ്വാസിയുമായിരുന്നു. അത് സോദോമിലായിട്ട് അവിടെ 3 വിഭാഗക്കാരായ ആൾക്കാരുണ്ടായിരുന്നു. എല്ലായ്പ്പോഴും 3 വിഭാഗക്കാരായ ആൾക്കാരുണ്ടായിരിക്കുന്നു. അത് ഹാമിന്റെയും ഷേമിന്റെയും ജാഫേത്തിന്റെയും ജനങ്ങളാകുന്നു. അത് വിശ്വാസികളും കള്ളവിശ്വാസികളും അവിശ്വാസികളുമാകുന്നു. അവർ എല്ലായിടത്തും ഉണ്ടായിരിക്കുകയും നാം അവരെ എല്ലാ കൂട്ടത്തിലും കാണുന്നു. എല്ലായിടത്തും നമുക്ക് അവരെ കണ്ടെത്താൻ കഴിയും. ആ കൂട്ടക്കാർ ഇപ്പോൾ ഇവിടെയുമുണ്ട്. നിങ്ങൾക്കതിനെ വിഭാഗിക്കേണ്ടിയിരിക്കുന്നു. അത് നിങ്ങൾ തിരുവെഴുത്തിൽ കൂടെ എടുത്തു നോക്കിയാൽ ശരിക്കും ഒത്തുചേർന്നു പോകുന്നത് കാണാൻ കഴിയും. ഇത് ശ്രദ്ധിക്കുക, നാം സ്ഥാനപരമായും പ്രവചനപരമായും ഇന്ന് രാത്രിയിൽ എവിടെയിരിക്കുന്നുവെന്ന് നോക്കൂ. ഇപ്പോൾ ലോകം സൊദോമിന്റെ അവസ്ഥയിലാണെന്ന് നാം എല്ലാവർക്കും അറിയാം. ഇസ്രായേലിനെ കുറിച്ചുള്ള സകല പ്രവചനങ്ങളും അവരുടെ സ്വന്തം നാട്ടിലായിരിക്കുന്നുവെന്ന് നമുക്കറിയാം. നാം ദേശീയപരമായി എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഇസ്രായേൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. സഭ ഏതവസ്ഥയിലാണെന്ന് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ത്രീകളുടെ ഇടപെടൽ നിരീക്ഷിക്കുക. അവൾ സഭയാകുന്നു, ശ്രദ്ധിക്കുക. അവൾ അസാൻമാർഗിയും അന്തസ്സില്ലാത്തവളുമാകുന്നു. സഭ എവിടെയായിരിക്കുന്നുവെന്നും ശ്രദ്ധിക്കുക. അതുമാത്രം ശ്രദ്ധിക്കുക, നോക്കൂ, സ്ത്രീയെ ശ്രദ്ധിക്കുക. അവിടെ നിങ്ങൾക്ക് സ്ത്രീയെ പ്രകാരം തരംതാണ് ദുഷിച്ചിരിക്കുന്നുവെന്ന് കാണാൻ കഴിയും. ആ പ്രകാരം തന്നെ നിങ്ങളുടെ സഭയുമാകുന്നു, അതൊരു മാതൃകയാകുന്നു. ഇസ്രായേൽ എവിടെയാണെന്ന് നിങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ നാം ഇപ്പോൾ ഏത് സമയത്താണെന്ന് കാണാൻ കഴിയും. ആ അടയാളങ്ങളും അത്ഭുതങ്ങളെയും മാത്രം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കുന്നെങ്കിൽ നാം എവിടെ എത്തിയിരിക്കുന്നുവെന്ന് നോക്കൂ. ഇപ്പോൾ സൊദോമിന്റെ അവസ്ഥയിലായിരിക്കുന്ന ഈ ലോകത്തിൽ നാം സ്ഥാനപരമായി എവിടെയാണെന്ന് നിരീക്ഷിക്കുക. ഇപ്പോൾ ശ്രദ്ധിക്കുക, സൊദോമിന്റെ കാലത്തായിരുന്നതുപോലെ ശ്രദ്ധിക്കുക. ആരോ ആ കാലത്ത് ഒരു വാഗ്ദത്ത പുത്രന്റെ വരവിന് വേണ്ടി കാത്തിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. അബ്രഹാമും സാറായും അബ്രഹാമിന്റെ കൂട്ടത്തിൽ ഒരു വാഗ്ദത്ത പുത്രനായി കാത്തിരുന്നു. അവർ സൊദോമിലായിരുന്നില്ല. എന്നാൽ ആ നേരത്ത് ഈ സംഭവത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ വാഗ്ദത്ത പുത്രൻ വരുന്നതിന് തൊട്ടു മുമ്പ് സ്വർഗത്തിൽ നിന്ന് മൂന്ന് മനുഷ്യർ അവിടേക്ക് കടന്നു വന്നു. അത് ദൈവവും രണ്ട് ദൂതന്മാരുമായിരുന്നു. അവർ വന്ന് ഓക്ക് മരത്തിനടിയിൽ വെച്ച് അബ്രഹാമിനോട് സംസാരിച്ചു. അത് ശരിയല്ലേ? അവരിൽ രണ്ടുപേർ സൊദോമിലേക്ക് പോയിട്ട് നഗരത്തിലെ പാപങ്ങൾക്കെതിരായി നിലവിളിച്ചു. ആ സമയത്ത് അന്യജാതികളുടെ ലോകം കത്തിയെരിയുന്നതിന് തൊട്ടു മുമ്പുള്ള കാര്യമാകുന്നു. അവിടെ സൊദോം മുഴുവനായി നശിച്ചുപോയി. വളരെ കുറച്ചുപേർ മാത്രം പുറത്തെടുക്കപ്പെട്ടു. ലോത്തും അവന്റെ രണ്ട് പുത്രിമാരും. അവന്റെ ഭാര്യയ്ക്ക് പോലും അത് കഴിഞ്ഞില്ല. അവൾ പുറകോട്ട് നോക്കി. എനിക്കപ്രകാരം ഇത് നിങ്ങളെ കാണിച്ചു തരുവാൻ ഇപ്പോൾ സമയമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ സഭ ഏത് നിലയിലാണ് നിൽക്കുന്നതെന്ന് കാണാൻ കഴിയുമായിരുന്നു. നിങ്ങളിപ്പോൾ ഇത് ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരിൽ ഒരാൾ അവിടെ നിന്നുകൊണ്ട് അബ്രഹാമിനോട് സംസാരിക്കുകയും അവൻ അബ്രഹാമിന് ഒരടയാളം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ശ്രദ്ധിക്കുക, അബ്രഹാം വളരെ വലിയ അടയാളങ്ങളിൽ കൂടെ ദൈവത്തെ കണ്ടിരുന്നു. അത് നാം വിശ്വസിക്കുന്നു, ശരിയല്ലേ? അത് വാഗ്ദത്ത പുത്രൻ വരുന്നതിന് തൊട്ടു മുമ്പായിരുന്നു. എന്നാൽ ഈ പുത്രൻ വെളിപ്പെടുന്നതിന് മുമ്പ് അവിടെ ഒരു അടയാളം നൽകിയിരുന്നു. എന്തുകൊണ്ടാണെന്നാൽ പുത്രൻ, യഥാർത്ഥ പുത്രൻ, അത് ദൈവപുത്രനായിരുന്നിട്ടും അബ്രഹാമിന്റെ വിശ്വാസത്തിൽ കൂടെ അത് യേശുവായിരുന്നു. നാം അബ്രഹാമിന്റെ സന്തതിയായിരിക്കെ ക്രിസ്തുവിൽ മരിച്ചിട്ട് നാം അബ്രഹാമിന്റെ സന്തതിയാകുന്നു. ശ്രദ്ധിക്കുക, അത് സംഭവിക്കുന്നതിനു മുമ്പായി ഈ പുത്രൻ വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അബ്രഹാമിനോടൊപ്പം പിന്നിന്ന് സംസാരിച്ച ഈ വ്യക്തി കൂടാരത്തിന് നേരെ പിൻഭാഗം തിരിഞ്ഞിരുന്നു. അവൻ അവനെ അബ്രഹാം എന്ന് വിളിച്ചു. അതിനൊരു ദിവസം മുമ്പ് അവൻ അബ്രഹാമായിരുന്നു. അവൻ അവനോട് നിന്റെ ഭാര്യ സാറ എവിടെയെന്ന് ചോദിച്ചു. സാറായി എന്നല്ല, സാറ രാജകുമാരി, നിന്റെ ഭാര്യ സാറ എവിടെ? അവൾ നിനക്ക് പിന്നിൽ കൂടാരത്തിലുണ്ട് എന്നവൻ പറഞ്ഞു. അവൻ പറഞ്ഞു, നിന്നോടുള്ള എന്റെ വാഗ്ദത്ത പ്രകാരം ഞാൻ നിന്നെ സന്ദർശിക്കാൻ പോകുകയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ജീവന്റെ സമയത്തിനനുസരിച്ച്, അതായത് സാറ അവളുടെ സാധാരണമായ പതിവ് വീണ്ടും തുടങ്ങും. ഏകദേശം 100 വയസ്സുണ്ടായിരുന്ന സാറ ഇത് കേട്ടിട്ട് കൂടാരത്തിലിരുന്ന് ഉള്ളുകൊണ്ട് ചിരിച്ചു. എങ്ങനെയാ മനുഷ്യൻ ശരിയായിരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ഉള്ളുകൊണ്ട് ചിരിച്ചു. നോക്കൂ, ഞാനൊരു വൃദ്ധയായ സ്ത്രീയും എന്റെ യജമാനനായ അബ്രഹാമും വൃദ്ധനായിരിക്കെ ഞങ്ങളുടെ കുടുംബജീവിത മുറകൾ വർഷങ്ങളായി നിന്നുപോയിരിക്കുന്നു. എന്റെ ഭർത്താവിനോടൊപ്പം എനിക്ക് എങ്ങനെ ദാമ്പത്യ സുഖമുണ്ടാകാൻ കഴിയും? അദ്ദേഹം വൃദ്ധനും ഞാൻ വൃദ്ധയും. ഗർഭവതിയാകുന്ന കാലം കഴിഞ്ഞുപോയിരിക്കുകയും പാലിന്റെ ഞരമ്പുകൾ ഉണങ്ങിക്കഴിഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നു. അവ വരണ്ടുപോയിരിക്കുന്നു. ഞങ്ങൾക്ക് എങ്ങനെ വീണ്ടും ദാമ്പത്യ സുഖമുണ്ടാകാൻ കഴിയും? അപ്പോൾ കൂടാരത്തിന് നേരെ പിൻവശം തിരിഞ്ഞിരുന്ന ആ വ്യക്തി പറഞ്ഞു, ഇതൊക്കെ എങ്ങനെ സംഭവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് സാറ എന്തിനാണ് ചിരിച്ചത്? എന്തായിരുന്നു അത്? ഹൃദയ വിവേചനമായിരുന്നു. ഒരു പ്രവചനപരമായ കാര്യമാകുന്നു. നോക്കൂ, അതാണ് അവൻ കണ്ടത്. അവൻ പറഞ്ഞു, അത് വീണ്ടും തിരികെ വരും. മനുഷ്യപുത്രനും അത് മനുഷ്യപുത്രനായിട്ട് നേരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ അവനെ എലോഹീം, കർത്താവായ ദൈവമേ എന്ന് വിളിച്ചു. എലോഹീം, അത് ശരിയാണെന്ന് ആർക്കും അറിയാം. എലോഹീം ദൈവമായ കർത്താവാകുന്നു. ആദിയിൽ എലോഹീം ആകാശവും ഭൂമിയും ഉണ്ടാക്കി. എല്ലാത്തിനും മതിയായ ഒരുവൻ മനുഷ്യപുത്രൻ ജഡമായിട്ട് അവിടെ, അവൻ ജഡമായി ആ സമയത്ത് ഒരാത്മീയ ദേഹമായി അവിടെ നിന്നുകൊണ്ട് തന്റെ പിന്നിലായി കൂടാരത്തിലിരുന്ന് സാറ ചിന്തിച്ചിരുന്ന കാര്യങ്ങളെ വിവേചിക്കുകയായിരുന്നു. അവൻ വാഗ്ദത്തം ചെയ്തു. ശ്രദ്ധിക്കുക, അബ്രഹാമിന്റെ രാജകീയ വംശം അതേ കാര്യം കാണുന്നതിനായി വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ ശ്രദ്ധിക്കുക, ലോത്തനും അവിടെ ഒരു ദൂതനുണ്ടായിരുന്നു. രണ്ടുപേർ അവിടേക്ക് പോയിരുന്നു. അവരിൽ ഒരുവൻ അവിടേക്ക് പോയി, മറ്റൊരുവൻ അവനോടൊപ്പം പോയി. അവർ വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ജനങ്ങളോട് പ്രാർത്ഥിച്ചു. സ്ഥാനപരമായി ലോകമൊരിക്കലും യേശു നടത്തിയ വാഗ്ദത്തത്തിന് ശേഷം ഇന്നുവരെയും ഒരിക്കലും അങ്ങനെ ഒരു സ്ഥിതിയിലായിരുന്നിട്ടില്ല. ഈ കെട്ടിടത്തിൽ ഏതെങ്കിലും ഒരു ചരിത്രകാരനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ടേപ്പ് കേൾക്കുകയാണെങ്കിൽ, എപ്പോഴെങ്കിലും ഇത് കേൾക്കുകയാണെങ്കിൽ, ഞാൻ ചോദിക്കുന്ന ഈ കാര്യം എനിക്ക് എഴുതി അറിയിക്കുക. ഏകദേശം 30 വർഷങ്ങളായി ഞാൻ ചരിത്രം പഠിച്ചിരിക്കുകയും വേദപുസ്തക ചരിത്രം. അവിടെ ഒരു വ്യക്തി പോലും സഭയുടെ മുഴുവൻ ചരിത്രത്തിൽ പോലും 7 സഭാകാലഘട്ടങ്ങളിൽ കൂടിയും ഒരൊറ്റ വ്യക്തി പോലും ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. നാം ഇപ്പോൾ ലാവദിക്കയിലായിരിക്കുകയും നാം അതറിയുകയും ചെയ്യുന്നു. മുഴുവൻ സഭകളിലും HAM എന്ന് അവസാനിക്കുന്ന പേരോടുകൂടിയ ഒരു ദൂതൻ ഇതുവരെയും ഒരിക്കലും പോയതായി ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ഗ്രഹാം, ബില്ലി ഗ്രഹാം, അവിടെ മൂഡി, ഫിന്നി, സാങ്കി, നോക്സ്, ലൂഥർ, അങ്ങനെ പലരും ഉണ്ടായിരുന്നു. എന്നാൽ ഒരിക്കലും ഒരു ഹാം, HAM, ഹാം ജാതികളുടെ പിതാവ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓർക്കുക, GRAHAM ഗ്രഹാം 6 അക്ഷരങ്ങളാകുന്നു. എന്നാൽ അബ്രഹാം ABRAHAM 7 അക്ഷരങ്ങളാകുന്നു. ശ്രദ്ധിക്കുക, ബില്ലി ഗ്രഹാം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പോയിട്ട് സോദോമിൽ നിന്ന് ജനങ്ങളോട് പുറത്തു വരിക, വരുവാനിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊള്ളുക എന്ന് വിളിച്ചു പറയുന്നു. ബില്ലി ഗ്രഹാം ചെയ്യുന്നതുപോലെ നീതീകരണത്തിന്റെ വചനവുമായി ദൈവവുമായി അത്രയും ബന്ധമുള്ള വേറൊരാൾ ദൈവവേലയുടെ മേഖലയിലുള്ളതായി എന്റെ അറിവിലില്ല. അദ്ദേഹത്തിന് അത് കഴിയും. അത്ര വലിയ വേദശാസ്ത്ര പണ്ഡിതനൊന്നുമല്ല അദ്ദേഹം. ഒരു വേദശാസ്ത്ര പണ്ഡിതനാണെന്ന് ഞാൻ ഊഹിക്കുന്നു. എന്നാൽ ഒരു ശക്തിയുള്ള ഉപദേശകനല്ല. എന്നാൽ ദൈവം അവനോടൊപ്പം ഉണ്ട്. ആ മനുഷ്യൻ ഒരു സൺഡേ സ്കൂൾ അധ്യാപകനെ പോലെ നിന്നുകൊണ്ട് തന്റെ പ്രസംഗത്താൽ ജനങ്ങളെ സ്തബ്ധരാക്കും. അവൻ ദൈവത്തിന്റെ ഈ നാഴികയിലേക്കുള്ള ദാസനാണ്. ആർക്കു വേണ്ടിയാണ്? സോദോമിലുള്ള ജനിക പ്രകാരമായി സഭയ്ക്ക് വേണ്ടിയാകുന്നു. എന്നാൽ ഓർക്കുക, ഒരാത്മീയ സഭയുണ്ടായിരുന്നു. അതാ വിഭാഗീയ സഭയുടെ പുറംചട്ടയുള്ളതായിരുന്നില്ല. അവർ വിളിച്ചു വേർതിരിക്കപ്പെട്ട കൂട്ടമായിരുന്നു. അവർക്കൊരു സന്ദേശവും കൂടാതെ ഒരു ദൂതനുമുണ്ടായിരുന്നു. അതെന്തായിരുന്നു? ഹൃദയ രഹസ്യങ്ങളെ വിവേചിച്ചറിയുകയാകുന്നു. ദൈവം എല്ലായ്പ്പോഴും തന്റെ വചനത്തെ തെളിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ പിതാവേ, തീരുമാനങ്ങൾ എടുക്കേണ്ടതായി നിർണായക നിമിഷത്തിൽ സമയം ഘടികാരത്തിന്റെ ടിക്ക് ശബ്ദത്തിൽ കൂടെ കടന്നുപോകുമ്പോൾ ഏത് സമയത്താണ് നമ്മുടെ കർത്താവ് വരുന്നതെന്ന്
നമുക്കറിഞ്ഞുകൂടാ.
നിന്റെ പ്രവാചകന്മാരിലൂടെ കാലഘട്ടങ്ങളിൽ കൂടെ നീ ചെയ്തിരിക്കുന്ന പ്രവചനങ്ങൾ ഇപ്പോൾ തുറക്കപ്പെട്ട് ഞങ്ങൾ കാണുന്നു. ഓ ദൈവമേ, കഴിവുള്ളവരും മതശാസ്ത്ര പണ്ഡിതന്മാരും ഈ ലോകത്തിലെ വഞ്ചനയോടും അവിശ്വാസികളോടും എതിരായി സംശയത്തിന്റെ ഒരു നിഴൽ പോലുമില്ലാതെ ധൈര്യമായി നിൽക്കുകയും തങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് വചനം സത്യമാണെന്ന് തിരുവെഴുത്തിനാൽ തെളിയിക്കുകയും ചെയ്യുന്ന ഇവർക്ക് വേണ്ടി ഞാൻ എപ്രകാരം നന്ദി പറയുന്നു. കർത്താവ്, ഇതിന്റെ വരവിനെ കാത്തിരിക്കുന്നവരായി ഞങ്ങൾ ഈ പ്രവചിക്കപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നീ ഞങ്ങളുടെ ഇടയിൽ അത് നിവൃത്തിയാക്കുന്നത് കണ്ട് ആനന്ദിക്കുകയും അതേ കാര്യങ്ങളെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതുപോലെ നിർവഹിച്ചുകൊണ്ട് നിന്റെ വചനത്തെ സത്യമാണെന്ന് തെളിയിക്കുന്നു. നിത്യനായ ദൈവമേ, നിന്റെ രോഗികളായ കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിക്കുന്നു. ഇനിയും എത്ര സമയം കൂടി പ്രവർത്തിക്കാനായി ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നില്ല. സന്ധ്യാസമയത്തെ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നിന്റെ പ്രവാചകനോട് നീ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, സന്ധ്യാസമയത്തോ വെളിച്ചമാകും. അതേ സൂര്യൻ കിഴക്കുതിച്ച് ഞങ്ങൾ കാണുകയും അത് തന്നെ പടിഞ്ഞാട്ട് അസ്തമിച്ച് ഞങ്ങൾ കാണുകയും ചെയ്യുന്നു. നാഗരികത സൂര്യനോടൊപ്പം സഞ്ചരിച്ചിട്ട് നാം ഇപ്പോൾ പടിഞ്ഞാറെ തട്ടിലായിരിക്കുന്നു. സുവിശേഷവും നാഗരികതയോടൊപ്പം സഞ്ചരിച്ചിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ഇതിപ്പോൾ സുവിശേഷത്തിന്റെ അവസാനമാണെന്നും അന്ത്യസമയമാണെന്നും അന്ത്യകാലമാണെന്ന് ഞങ്ങൾ അറിയുന്നു. സഭ നിത്യത്തിലേക്ക് മാഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ പുത്രൻ വരുമെന്ന് നീ വാഗ്ദത്തം ചെയ്തിരിക്കുകയും മനുഷ്യപുത്രൻ വെളിപ്പെടുമെന്നും വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവസാന കാലത്ത് ഇത് സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. പിതാവെ, സന്ധ്യാസമയത്തെ വെളിച്ചം എത്തിയിരിക്കുന്നു. ഞങ്ങൾ അതിനുവേണ്ടി നിനക്ക് നന്ദി പറയുന്നു. അത് താഴ്മയോട് കൂടിയതും ഏറ്റവും അധികം താഴ്മയോട് നീ അത് ചെയ്യുന്നതിനാൽ പലപ്പോഴും അത് ആഴമേറിയ ചിന്താഗതിക്കാരെന്ന് വിളിക്കപ്പെടുന്ന വലിയ വലിയ ആൾക്കാരുടെ തലയ്ക്കുമേൽ കൂടി പോവുകയും ശിശുക്കൾക്ക് വെളിപ്പെടുകയും ചെയ്യുന്നു. ദൈവമേ, ഇന്ന് രാത്രിയിൽ നീ അപ്രകാരം ചെയ്തിട്ട് ഇവിടെയുള്ള നിന്റെ പാപങ്ങളും രോഗികളുമായ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ കണ്ടിട്ട് അവരിൽ ഓരോരുത്തരും സൌഖ്യം പ്രാപിക്കുകയും നാളെ ഇവിടെ നിന്ന് ബലമുള്ള ശരീരങ്ങളുമായിട്ട് വീണ്ടും സൌഖ്യപ്പെട്ടു പോകാനിടയാക്കണമേ. കർത്താവ്, ഇത് അനുവദിക്കണമേ. അതിനാൽ അവർക്ക് ഈ സന്ദേശത്തെ എടുത്ത് മറ്റുള്ളവർക്ക് നൽകുവാനും ആട്ടിൻകൂട്ടത്തിലെ അവസാനത്തെ വ്യക്തി എത്തുന്നതുവരെ പോയിട്ട് പിന്നെ വാതിലുകൾ അടയ്ക്കപ്പെടുകയും ചെയ്യും. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് രാത്രിയിൽ ഇതിന്റെ എല്ലാം മുമ്പാകെ നീ ഒരിക്കൽ കൂടി പിതാവെ എനിക്ക് വേണ്ടി ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ജനങ്ങൾ അത്ര കാര്യമായി ഇത് ശ്രദ്ധിച്ചില്ല എന്ന് കാണപ്പെടുന്നു. എന്നാൽ കർത്താവെ, ഇന്ന് രാത്രിയിൽ അത് വീണ്ടും സംഭവിക്കാനിടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം എനിക്ക് അനുവദിച്ചിരുന്ന സമയം ഞാൻ മറികടന്നിരിക്കുകയും ഇന്ന് അതിനെത്ര സമയം എടുക്കുമെന്ന് എനിക്കറിയുകയുമില്ല. അതുകൊണ്ട് പിതാവെ, നീ എന്നെ കേൾക്കുമോ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിൽ നിറഞ്ഞ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ദൈവിക ജനങ്ങളായ ഇവരുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, അവർ വിശ്വാസികളാകുന്നു, നിനക്ക് അവരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ കഴിയുമല്ലോ. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും ചെയ്യും എന്ന് നീ പറഞ്ഞിട്ടുള്ള നിന്റെ വചനത്തെ ഉറപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ, നീ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്ന് വീണ്ടും തെളിയിക്കാൻ നീ ഇടയാക്കണമേ. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവന്റെ മഹിമയ്ക്കായി ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് പ്രാർത്ഥനയുടെ കാർഡുകൾ ഉള്ളവരായി എത്ര പേരുണ്ട് എന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയുടെ കാർഡുകളുള്ള ഓരോരുത്തരും അവരുടെ കൈകൾ ഉയർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് പൊതുവായി എല്ലായിടത്തും ഉള്ളതായി ഞാൻ ഊഹിക്കുന്നു. രോഗികളായിട്ട് പ്രാർത്ഥനയുടെ കാർഡുകൾ ഇല്ലാതെ എത്ര പേർ ഇവിടെയുണ്ട്? അവർ തങ്ങളുടെ കൈകളെ ഉയർത്തി എനിക്ക് പ്രാർത്ഥനയുടെ കാർഡില്ല, ഞാൻ രോഗിയാകുന്നു, ഞാൻ ആവശ്യക്കാരനാകുന്നു എന്ന് പറയുമോ? കുറച്ച് സമയം ആദരവോടെ ആയിരിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതല്ല ഇപ്പോഴും എന്റെ കുറ്റമാകുന്നു, ഞാൻ ദീർഘനേരം സംസാരിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് സത്യമാണെന്ന് ദൈവം തെളിയിക്കുമെന്ന് ഞാൻ ആശിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അവനത് ചെയ്യാനിടയാകട്ടെ. നിങ്ങളിൽ രോഗികളായ എത്ര പേർക്ക് എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു കാര്യവും അറിയില്ല എന്നറിയുന്നവരായിട്ട് നിങ്ങൾ കൈകൾ ഉയർത്തുമോ? അതൊന്ന് കാണുക. ശരി, ഇപ്പോൾ പ്രാർത്ഥനയുടെ കാർഡില്ലാതെ ഞാൻ നിങ്ങളെ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയുടെ കാർഡുകൾ വിളിക്കപ്പെടുന്നതായിരിക്കും. നിങ്ങൾ പ്രാർത്ഥനയിലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേദപുസ്തകം പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. അവൻ പറയുന്നു, നാം ഏറ്റുപറയുന്ന നമ്മുടെ പാപങ്ങൾക്ക് പക്ഷപാതം ചെയ്യുന്ന മഹാപുരോഹിതനാകുന്നു. നമുക്ക് നമ്മുടെ പാപങ്ങൾ ആദ്യം മഹാപുരോഹിതനോട് ഏറ്റുപറഞ്ഞിരിക്കണം, കാരണം അവൻ നമ്മുടെ ഏറ്റുപറയലിനെ മാത്രം പക്ഷപാതം ചെയ്യുന്നു. ശുശ്രൂഷകന്മാരെ, സഹോദരന്മാരെ, അത് ശരിയല്ലേ? നോക്കൂ, നമ്മുടെ ഏറ്റുപറച്ചിലിന് അവൻ പക്ഷപാതം ചെയ്യുന്നു. അവൻ എന്താകുന്നുവെന്നും അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്നും നാം ഏറ്റുപറയുന്നു. അവൻ എന്ത് ചെയ്യുമെന്നല്ല, അവൻ എന്ത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അവൻ അത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നുവെന്ന് നാം ഏറ്റുപറയണം. അവൻ നമ്മുടെ പാപങ്ങൾക്കായി മുറിവേറ്റു. അവന്റെ അടിപ്പിണരുകളാൽ നാം സൗഖ്യമായിരിക്കുന്നു. ഇപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് എല്ലാം അറിയുന്നു. നിങ്ങളെ നോക്കുമ്പോൾ ഒഹായയിലുള്ള എന്റെ ഒരു നല്ല സ്നേഹിതനെ ഞാൻ തിരിച്ചറിയുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയുമാകുന്നു. അത് ശ്രീമാൻ ടോം ഭാര്യയുമാകുന്നു. അവരുടെ അടുക്കൽ നിന്നും രണ്ടാമതോ മൂന്നാമതോ ആയിട്ടിരിക്കുന്നത് റെവറൻസ് ശ്രീമാൻ ബ്ലെയർ ആകുന്നു. അദ്ദേഹത്തെ കഴിഞ്ഞ രാത്രിയിൽ ഞാൻ കണ്ടിരുന്നു. സദസ്യരുടെ മേൽ ഇരുട്ടായതിനാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വെളിച്ചമെല്ലാം ഒരുവിധം മങ്ങിയതാണ്. അതിനാൽ അത്രയും വ്യക്തമായി എനിക്ക് കാണാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ച് നമ്മുടെ ബലഹീനതയിൽ തൊടാൻ കഴിയുന്ന നമ്മുടെ മഹാപുരോഹിതനോട് നിങ്ങൾ അപേക്ഷിക്കുക. ഇപ്പോൾ എനിക്ക് നിങ്ങളെ അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് എന്നെ നിങ്ങളുടെ സഹോദരന്റെ മേൽ തൊടുന്നതുപോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ, നിങ്ങളുടെ പാസ്റ്ററെ, അങ്ങനെ ആരെങ്കിലും തൊടുന്നതുപോലെ എന്നെ തൊടാൻ കഴിയും. അത് യാതൊരു നന്മയും ചെയ്യില്ല. എന്നാൽ നിങ്ങൾ അവനെ തൊടുകയാണെങ്കിൽ, അവന്റെ ആത്മാവായിട്ട് നാം യഥാർത്ഥമായി ഐക്യത്തിലാണെങ്കിൽ, അവനെ നിങ്ങളെ നിങ്ങളുടെ വിശ്വാസത്തെ കൊണ്ട് അവനെ തൊടാനും എനിക്ക് നൽകിയിട്ടുള്ള കൃപാവരത്താൽ നിങ്ങളോട് സംസാരിക്കാനും കഴിയും. ഈ ഉച്ചഭാഷണിയെ പോലെ ഞാൻ ഊമനായിരിക്കും. നോക്കൂ, ഇതിവിടെയായിരിക്കുന്നു. അതിൽ കൂടെ സംസാരിക്കാതെ അത് നിശബ്ദമായിരിക്കുന്നു. ഇതിൽ കൂടെ എന്തെങ്കിലും സംസാരിക്കാതെ ഇത് വെറുതെ നിശബ്ദമായിരിക്കുന്നു. അതുപോലെ തന്നെ ഏതൊരു വ്യക്തിയും ഇപ്രകാരമുള്ള കാര്യങ്ങളിൽ ദൈവം അവരിൽ കൂടി സംസാരിക്കാതെ അവർ വെറും ഊമരാകുന്നു. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ സത്യമാണോ എന്ന് നമുക്കിപ്പോൾ കാണാം. ദൈവം അപ്രകാരം നമ്മെ സഹായിക്കാനിടയാകട്ടെ. അവൻ ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല, അവൻ ചെയ്യുമെന്ന് ഞാൻ ആശിക്കുന്നു, അവൻ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ ഇതുവരെയും എന്നെ കൈപിടിഞ്ഞിട്ടില്ല. ഈ കാലം അത്രയും ലോകമൊട്ടുക്ക് എല്ലായിടങ്ങളിലും എല്ലാ തരത്തിൽപ്പെട്ട രാജ്യങ്ങളും ലക്ഷക്കണക്കിന് ജനങ്ങളുമാകുന്നു. അവൻ ഇതുവരെയും എന്നെ ഒരിക്കലും കൈപിടിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് വാസ്തവമായിരിക്കുന്നത് പോലെ അവൻ ഇപ്പോൾ എന്നെ പരാജയപ്പെടുത്തുകയില്ല എന്നെനിക്ക് തീർച്ചയാണ്. നിങ്ങൾ ആദരവോടെ കുറച്ച് സമയം ഇവിടെ ഇരിക്കുന്നതിന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നാം മുഖ്യ സദസ്സിനെ പിരിച്ചുവിട്ടിട്ട് കുറച്ചു നേരത്തിനുള്ളിൽ രോഗികൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നാൽ വിശ്വാസികളായി നിങ്ങൾ എന്നെ മാത്രമായി നോക്കാതെ നിങ്ങൾ വിശ്വസിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വ്യക്തി പറഞ്ഞത് തിരുവെഴുത്ത് പ്രകാരമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ പറയുക. ഇപ്പോൾ അദ്ദേഹം പറയുന്ന കാലത്തിനോട് നാം എത്ര ദൂരത്തിലാണെന്ന് ഞാൻ അറിയുന്നില്ല. എന്നാൽ അതങ്ങനെയാണെങ്കിൽ പിന്നെ അത് സംഭവിക്കേണ്ടതാകുന്നു. അവന്റെ വാക്കുകൾ ദൈവത്തിന്റെ വാക്കുകളാണെങ്കിൽ പിന്നെ അവന്റെ വാക്കുകൾ പരാജയപ്പെടുകയും എന്നാൽ ദൈവത്തിന്റെ വാക്കുകൾ പരാജയപ്പെടുകയില്ല. ദൈവം തന്റെ വചനത്തെ പിന്താങ്ങാൻ കടപ്പെട്ടവനാകുന്നു. അവനത് തെളിയിക്കും, അവനത് തെളിയിക്കും എന്നിൽ വിശ്വസിക്കുന്ന ഏവനും. ഇത് അന്ത്യകാലമാകുന്നു എന്നവൻ തെളിയിച്ചിരിക്കുന്നു. എന്ത് സംഭവിക്കുമെന്ന് അവൻ തെളിയിച്ചിരിക്കുന്നു. ഇത് സംഭവിക്കേണ്ടതാകുന്നു എന്നവൻ തെളിയിച്ചിരിക്കുന്നു. ഓർക്കുക, അബ്രഹാമും അവന്റെ കൂട്ടരും വാഗ്ദത്ത പുത്രൻ വരുന്നതുവരെ ദൈവത്തിൽ നിന്ന് മറ്റൊരടയാളവും ഒരിക്കലും ലഭിച്ചിരുന്നില്ല. അത് സത്യമാണെന്ന് എത്ര പേർക്കറിയാം. അത് വിവേചനത്തിന്റെ അടയാളമായിരുന്നു. അബ്രഹാമിന്റെ രാജകീയ സന്തതിക്ക് ഞാൻ നിങ്ങളോട് പറയട്ടെ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ അവസാനത്തെ അടയാളം പ്രാപിക്കുകയാണ്. അത് തിരുവെഴുത്ത് പ്രകാരവും എന്റെ ഹൃദയത്തിലുള്ള ദൈവത്തിന്റെ വെളിപാടിനുമനുസരിച്ച് ഇത് സത്യമാണെന്ന് അത് എന്നോട് പറയുന്നു. അത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവരും വിശ്വസിച്ചുകൊണ്ട് പറയുക, കർത്താവായ യേശുവേ, ഞാൻ നിന്നെ തൊടട്ടെ. എന്റെ ഹൃദയത്തിൽ എനിക്കൊരാവശ്യമുണ്ടായിട്ടോ സഹോദരൻ ബ്രഹ്മന് അതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. ഞാനും അദ്ദേഹത്തെ അറിയുന്നില്ല, അദ്ദേഹം എന്നെയും അറിയുന്നില്ല. എന്നാൽ നീ അറിയുന്നു. അദ്ദേഹം ഇത് സംഭവിക്കുമെന്ന് എന്നോട് ഈ സത്യത്തെ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ കുറച്ചുനേരം അനങ്ങാതെ ഇരിക്കുന്നതിന് ഞാൻ അപേക്ഷിക്കുന്നു. വാസ്തവമായിരിക്കുക. നിങ്ങൾ ആത്മാക്കളാകുന്നു. ഞാൻ ഇവിടെയുള്ള സകല ആത്മാക്കളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ നിയന്ത്രണത്തിൽ അവന്റെ വചനം നിറവേറുന്നതിനായി എടുക്കുന്നു. ഇപ്പോൾ ഭയഭക്തിയോടെ പ്രാർത്ഥിക്കുക. അവങ്കലേക്ക് നോക്കിക്കൊണ്ട് പറയുക, കർത്താവേ, ഞാനിത് വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തെ ക്ഷമിക്കണമേ. നമുക്ക് തുടങ്ങാം. എനിക്ക് കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. കാരണം നിങ്ങൾ അനേകം ആളുകളുണ്ടായിട്ട് നിങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ ആത്മാവാകുന്നു. എനിക്ക് കഴിയുകയില്ല. നിങ്ങൾ ചോദിച്ചേക്കാം എന്നെക്കുറിച്ച് എന്ത് പറയുന്നുവെന്ന്. എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുകയില്ല. അത് പരമോന്നതമാകുന്നു. ദൈവത്തിന്റെ സകല പ്രവൃത്തികളും പരമോന്നതമാകുന്നു. ഇന്ന് രാത്രിയിൽ ഈ പ്രസംഗപീഠത്തിൽ കൂടി പോകുന്ന അനേകർ സൗഖ്യപ്പെടും. അനേകർ ഒരുപക്ഷെ സൗഖ്യം പ്രാപിച്ചില്ലെന്നിരിക്കാം. ഇതെല്ലാം ദൈവത്തിന്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യങ്ങളാകുന്നു. ആർക്ക് അവരോട് എന്ത് ചെയ്യണമെന്ന് പറയാൻ കഴിയും? ആർക്കും കഴിയില്ല. അവന്റെ ഇച്ഛയ്ക്കനുസരണമായി അവൻ പ്രവർത്തിക്കുന്നു. അവന്റെ പദ്ധതിക്കനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്നു. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. താഴ്മയോടെ ഇരിക്കുക. ഭയാശങ്കകൾ ഉണ്ടാകരുത്. ദൈവത്തെങ്കിലേക്ക് എത്തിയിട്ട് പറയുക, ദൈവമായി കർത്താവേ, ഞാനിത് വിശ്വസിക്കുന്നു. മനസ്സിലായോ? ഞാൻ നിന്റെ വസ്ത്രത്തെ തൊടട്ടെ. എനിക്ക് ഇന്ന ഇന്ന കാര്യം ആവശ്യമായിരിക്കുന്നു. ആ സഹോദരൻ എന്നെയോ എന്റെ ആവശ്യത്തെ അറിയില്ലെന്ന് ഞാൻ അറിയുന്നു. എന്നാൽ അദ്ദേഹം ഞങ്ങളോട് നീ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നീ ഇന്നിവിടെ സന്നിഹിതനാണെന്നും പറഞ്ഞിരിക്കുന്നു. അത് ഈ പ്രസംഗപീഠത്തിലുള്ള നിങ്ങളിൽ ഒരു സഹോദരന്മാരെയും ഒഴിവാക്കുന്നില്ല. ക്രിസ്തുവിന്റെ സുവിശേഷത്തിലുള്ള സഹപ്രവർത്തകരായ എന്റെ സഹോദരന്മാരെന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുക മാത്രം ചെയ്തിരിക്കുന്നു. എനിക്കറിയാവുന്നത്രയും ആത്മാർത്ഥതയോട് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയും ഈ ലോകത്തെ വിട്ടുപോകേണ്ട ഒരു മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ പോലെയും ആകുന്നു. നമുക്ക് ഈ ലോകം വിട്ടുപോകേണ്ടതുണ്ട്. ന്യായവിധിയുടെ നാളിൽ ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതിനെനിക്ക് ഉത്തരം നൽകേണ്ടത് ആവശ്യമാകുന്നു. ഞാൻ അതിനെക്കുറിച്ച് ബോധമുള്ളവനാകുന്നു, വളരെ ബോധമുള്ളവനാകുന്നു. എന്നോടൊപ്പം ഇവിടെ നിന്ന് തന്നെ സഹായിക്കാൻ നിങ്ങൾ ആരായാലും ഞാൻ നിങ്ങളെ വിലമതിക്കുന്നു. ദൈവരാജ്യത്തിനു വേണ്ടി എനിക്കറിയാവുന്നതെല്ലാം ചെയ്തുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇവിടെയുള്ള എത്ര പേർ ആ ചിത്രത്തിലുള്ള പ്രകാശത്തെ കണ്ടിട്ടുണ്ട്? നിങ്ങൾ അതിന്റെ പടം കാണുന്നില്ലേ? അവിടെ അതാ, അത് തൂങ്ങിക്കിടക്കുന്നു. നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ലേ? കയ്യിൽ തുവാലയും പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹിളയുടെ നേരെ മുകളിലായിരിക്കുന്നു. അവർ തന്റെ പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത് ശരിയാണ് മഹിളെ. ആ പ്രിയപ്പെട്ട വ്യക്തി, നിങ്ങൾ എന്നെ അവന്റെ പ്രവാചകനായി, അല്ലെങ്കിൽ ക്ഷമിക്കണം, അവന്റെ ദാസനായി വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ശരി. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്ന് ദൈവത്തിന് എനിക്ക് വെളിപ്പെടുത്തി തരാൻ കഴിഞ്ഞാൽ, അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പ് തൊട്ട സ്ത്രീയെപ്പോലെ അത് ദൈവത്തിൽ നിന്നാണെന്ന് നിങ്ങൾക്ക് സ്വീകരിക്കാമോ? നിങ്ങൾക്കറിയാം, നിങ്ങൾ 20-30 അടി അല്ലെങ്കിൽ കുറച്ചു കൂടുതൽ എന്നിൽ നിന്ന് ദൂരത്തായി നിൽക്കുന്നു. നിങ്ങൾ എന്നെ തൊട്ടിട്ടില്ല. എന്നാൽ നിങ്ങൾ എന്തോ തൊട്ടിട്ട്, നിങ്ങൾ എന്തോ ഒരു കാര്യമായിട്ട്, ആരോ ആയിട്ട് ഇപ്പോൾ ബന്ധത്തിലായിരിക്കുന്നു. അതെന്താകുന്നു എന്ന് വെച്ചാൽ അതൊരു സ്ത്രീക്ക് വേണ്ടിയാകുന്നു. അത് നിങ്ങളുടെ മകളാകുന്നു. അത് ശരിയാണ്. അവൾക്ക് സൗഖ്യമാകുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അവളൊരു മയക്കുമരുന്നിന്റെ അടിമയാണ്. അത് കൃത്യമായും ശരിയാണ്. അവൾ മദ്യപിച്ചിട്ട് നീന്തുന്നതായി ഞാൻ കണ്ടു. ഇപ്പോൾ നിങ്ങളുടെ പക്കലുള്ള തുവാല അവളുടെ മേൽ വയ്ക്കുക. സംശയിക്കരുത്. ദൈവം അവളെ വിടുവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോടൊപ്പം നിങ്ങൾ വിശ്വസിക്കുമോ? ആമേൻ. ഇപ്പോൾ എനിക്ക് ആ സ്ത്രീയെ അറിഞ്ഞുകൂടായിരുന്നു. ദൈവം അവരെ അറിഞ്ഞിരുന്നു. നിങ്ങളിപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? വരയുള്ള ഉടുപ്പിട്ട് അവിടെ ഇരിക്കുന്ന ആ വ്യക്തിക്ക് കുടലിറക്കമാകുന്നു. ദൈവം നിങ്ങളെ സൗഖ്യമാക്കി, നിങ്ങളെ നന്നാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവനത് ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാനൊരിക്കലും ഈ വ്യക്തിയെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങളുടെ പക്കൽ ഒരു പ്രാർത്ഥനയുടെ കാർഡുണ്ടോ ശ്രീമാൻ? നിങ്ങളുടെ പക്കലില്ല. നിങ്ങൾക്കൊന്നിന്റെ ആവശ്യവുമില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ, ഇവിടെയിരിക്കുന്ന ഈ മഹിളയുടെ മുകളിൽ കൂടി ഇവിടേക്ക് നോക്കാൻ ശ്രമിക്കുന്ന ഈ മഹിള എനിക്ക് തീരെ അപരിചിതയാകുന്നു. എന്നാൽ അവർ തീരെ ഭയാശങ്കയിലാകുന്നു. എനിക്കവരെ അറിയില്ല. ഞാനവരെ ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ ദൈവം അവരെ അറിയുന്നു. അവരെന്തോ ഒരു കാര്യവുമായിട്ട് ബന്ധത്തിലാകുന്നു എന്ന് അവരിപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്തോ കാരണത്തിനാൽ നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നാൽ, ഇന്ന് രാത്രിയിൽ കൂടുതൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് യോഗം വിട്ടു പോകേണ്ടത് ആവശ്യമാകുന്നു. നിങ്ങൾ നാളെ നിങ്ങളുടെ വീട് വിട്ട് വീട്ടിലേക്ക് പോകാൻ ആലോചിക്കുന്നു. നിങ്ങൾ ഇവിടെ നിന്നോ അല്ലെങ്കിൽ കാലിഫോർണിയയിൽ നിന്നോ അല്ല, നിങ്ങൾ ഇവിടെ നിന്നും കിഴക്കോട്ട് പോകുന്നു. നിങ്ങൾ വിമാനത്തിലായിരിക്കും പോകുന്നത്. നിങ്ങൾ വിമാനത്തിൽ കൂടി പോകാൻ ആലോചിക്കുന്നു. നിങ്ങൾ ഒക്ലഹോമയിൽ നിന്നാകുന്നു. അതെ, അത് ശരിയാണ്. നിങ്ങളും ഒരു മരിക്കുന്ന അവസ്ഥയിലാകുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി ഇവിടെയായിരിക്കുന്നു. നിങ്ങളുടെ പക്കൽ പ്രാർത്ഥനയുടെ കാർഡില്ല. എന്നാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗഖ്യമാകുമെന്ന് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അത് ശരിയാണ്. കൂടാതെ നിങ്ങളുടെ അവസ്ഥ അർബുദമാകുന്നു. അർബുദം നിങ്ങളുടെ അസ്ഥിയിലാകുന്നു. നിങ്ങളിപ്പോൾ സൌഖ്യമാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ അവനുമായി ബന്ധത്തിലാകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്റെ സഹോദരി?
You can return to Oklahoma. I don't know the lady. I have never seen her.
ഒരുപക്ഷെ നിങ്ങൾ ആരാണെന്ന് ദൈവം എന്നോട് പറയുമായിരിക്കും. അത് നിങ്ങളെ സഹായിക്കുമോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ കൈകൾ ഉയർത്തുക. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുമെങ്കിൽ ദൈവം നിങ്ങളെ അതിന് സഹായിക്കും. ശരി, ശ്രീമതി സ്റ്റീൽ, നിങ്ങൾ ഒക്ലഹോമയിലേക്ക് തിരികെ പോകാം. എനിക്ക് മകളെ അറിയില്ല. ഞാൻ ഒരിക്കലും അവരെ കണ്ടിട്ടില്ല.
Here's a lady sitting right back here behind her. She is suffering with varicose veins.
ഇവിടെ ഇതാ ഒരു മഹിള നേരെ അവരുടെ പിന്നിലായിട്ടിരിക്കുന്നു. അവർക്ക് ഞരമ്പിൽ മുഴിയുണ്ടാക്കുന്ന അസുഖമായി കഷ്ടപ്പെടുന്നു. കൂടാതെ അവർക്കൊരു മദ്യത്തിനടിമയായ മകനുണ്ട്. അവനു വേണ്ടിയും അവൻ പ്രാർത്ഥിക്കുന്നു. അവർ വിശ്വസിക്കുമെങ്കിൽ അവർക്ക് സൗഖ്യമാകാൻ കഴിയും.
Mrs. Mason, you believe with all your heart?
ശ്രീമതി മെയ്സൺ, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ച് യേശു ക്രിസ്തു നിങ്ങൾക്ക് സൗഖ്യം നൽകുമെന്ന് വിശ്വസിക്കുമോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ അടുത്തായിരിക്കുന്ന ആ മഹിളയുടെ മേൽ നിങ്ങൾ കൈവയ്ക്കുക. അവർ രക്ഷിക്കപ്പെടാത്ത അവരുടെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവം സൗഖ്യം അനുവദിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നീ അനുഗ്രഹത്തെ അവർക്ക് അനുവദിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ സ്ത്രീക്ക് അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം നൽകി കൊടുക്കണമേ. അവരുടെ വിശ്വാസം നിന്നോട് അടുത്തിരിക്കുന്നു. അവർ നിന്നെ തൊട്ടിരിക്കുന്നു. പിതാവെ, നീ അവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇപ്പോൾ നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ അത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. നിങ്ങൾ അങ്ങനെ ചെയ്യുമോ? ശരി, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഭർത്താവ് രക്ഷിക്കപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ മഹിളെ? നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുമോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന് കൈകൾ ഉയർത്തുക.
A woman that's very heavy. Here she sits.
എന്റെ മുമ്പിലായി അമിതമായ ഭാരമുള്ള ഒരു സ്ത്രീ ഇരിക്കുന്നതായി ഞാൻ കാണുന്നു. അതാ അവിടെ അവർ ഇരിക്കുന്നു. എന്നെ നിങ്ങൾ ദൈവത്തിന്റെ ദാസനായി വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ എന്നെ ദൈവത്തിന്റെ ദാസനായി വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ശരി, എനിക്ക് നിങ്ങളെ അറിയില്ല. നിങ്ങൾക്കുള്ള കുഴപ്പം എന്താണെന്നാൽ അത് ഗ്രന്ഥികളിലാണ്. നിങ്ങൾക്ക് ഭാരം കൂടുതലാണ്. നിങ്ങൾ ഒരു ഡോക്ടറുടെ അടുക്കൽ പോയിരുന്നു. അവർക്കിതിനുവേണ്ടി യാതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ അത് ഈ ഭൂമിയിലുള്ള ഒരു ഡോക്ടറായിരുന്നു. ശരിയല്ലേ? നിങ്ങൾക്ക് വളരെ ദുഃഖങ്ങളുണ്ടായിരിക്കുന്നു. നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഇവിടെ നിന്നുമല്ല, നിങ്ങൾ യഥാർത്ഥത്തിൽ അർക്കൻസാസിൽ നിന്നുമാകുന്നു. നിങ്ങൾ ജോലി തേടുകയാകുന്നു. നിങ്ങൾക്ക് ജോലി കണ്ടെത്താൻ കഴിയുന്നില്ല. നിങ്ങളെ ജോലിക്ക് വിളിക്കുകയില്ല എന്ന് എന്തോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നു. എന്നാൽ നിങ്ങളുടെ വിശ്വാസം ഇപ്പോൾ ദൈവത്തെ തൊട്ടിരിക്കുന്നു. എന്റെ സഹോദരി, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പോകുക. ദൈവം നിങ്ങൾക്കൊരു ജോലി നൽകി നിങ്ങളുടെ ഹൃദയത്തിന്റെ ഇഷ്ടം നിവൃത്തിയാക്കട്ടെ. ദൈവം തന്റെ വചനം സത്യമാണെന്ന് തെളിയിക്കുന്നു. നിങ്ങൾ അപ്രകാരം വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ എന്നോടൊപ്പം വീണ്ടും പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിതാവായ ദൈവമേ, നീ ദൈവമെന്ന് തെളിയിച്ച അതേ ദൈവമാകുന്നു. ബാല മരിച്ചിട്ടില്ല, ഉറങ്ങിയത്രയെന്ന് നീ പറഞ്ഞപ്പോൾ നിനക്കത് തെളിയിക്കണമായിരുന്നു. ഇപ്പോൾ നീ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, അന്ത്യകാലത്തിനു മുമ്പ് സോദോമിന്റെ കാലത്തെ പോലെ തന്നെ അതേ രീതിയിൽ വെളിപ്പെടുന്നുമെന്ന് കർത്താവെ, നീ അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നീ ഭൂമിയിൽ പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ വന്ന് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവരായ ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ അത് തെളിയിച്ചിരിക്കുന്നു. അന്ന് നീ വെളിപ്പെടുത്തിയതുപോലെ നിന്റെ വചനം നീ തെളിയിച്ചിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കിനിയും തെളിവിന്റെ ആവശ്യമില്ല. നീ ഞങ്ങളുടെ ഇടയിലാകുന്നു. ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. തിരുവെഴുത്ത് പ്രകാരം ഇത് നിന്റെ വരവിന് മുമ്പായിട്ടുള്ള അവസാനത്തെ അടയാളമാകുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എല്ലാ നിഴലുകളും മുൻകുറിവുകളും ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. അത് സത്യമായി തന്നെ ഇരിക്കണം. അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, പിതാവെ, നിന്റെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി വരുമ്പോൾ അവരെല്ലാവരും സൗഖ്യമാകാനിടയാക്കണമേ. ഈ രോഗശാന്തി ശുശ്രൂഷ അവസാനം ഒരൊറ്റ വ്യക്തി പോലും രോഗിയായി അവശേഷിക്കാനിടയാകരുതേ. ഹോ സ്നേഹവാനായ ദൈവമേ, നിന്റെ അഭിഷേകം നിന്റെ ജനങ്ങളുടെ മേൽ അതിമഹത്തായി ഇറങ്ങിയിട്ട് അവരെല്ലാവരും സൌഖ്യമാകുന്നതിനിടയാക്കണമേ. ഇവിടെ ഇതുവരെ ആരും നിന്റെ മക്കളാകാതെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതായത് അവർ വചനം കേട്ട് കാര്യങ്ങൾ ചെയ്ത് കണ്ടിരിക്കുകയും അക്ഷരം പ്രതി അത് തെളിയിക്കുകയും നീ ആരാകുന്നുവെന്നും എന്താകുന്നുവെന്നും നീ ഇവിടെ സന്നിഹിതനാകുന്നുവെന്നും കണ്ടിരിക്കുന്നു. കർത്താവെ, നീ ഒരു വ്യാജത്തെ അനുഗ്രഹിക്കുമോ? തീർച്ചയായും ഇല്ല കർത്താവെ. എന്നാൽ നിന്റെ വചനത്തെ നീ അനുഗ്രഹിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുകയും അത് വ്യർത്ഥമായി പോകില്ല എന്നറിയുകയും ചെയ്യുന്നു. അതിന്റെ ഉദ്ദേശം അത് നിറവേറ്റിയിരിക്കും. ഇപ്പോൾ സംശയത്തിന്റെ യാതൊരു നിഴലുമില്ലാതെ ഇന്ന് രാത്രിയിൽ നീ ഞങ്ങളുടെ മുമ്പിൽ അത് നിവൃത്തിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ തലകൾ വണങ്ങിക്കൊണ്ട് ഇതിനു മുമ്പ് ഒരിക്കലും വിശ്വാസിക്കാത്തവരായി ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈകൾ ഉയർത്തുമോ? നിങ്ങൾ എഴുന്നേറ്റിട്ട് ഞാനിപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു, ഞാൻ യേശു ക്രിസ്തുവിനെ ഇപ്പോൾ തന്നെ സ്വീകരിക്കുന്നു എന്ന് പറയുമോ? ഇവിടെയുള്ള ആരെങ്കിലും ജനങ്ങൾ ക്രിസ്തുവിനെ ഇതുവരെ സ്വീകരിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് അത് ചെയ്യുന്നതിനായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സഭയിലേക്ക് നിങ്ങൾ പോകുക, എന്നാൽ ഞാൻ നിങ്ങളോട് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. അവൻ കാണപ്പെടുന്ന ശരീരത്തിൽ സ്വർഗത്തിൽ നിന്ന് വരുന്നതുവരെ ഒരുപക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് അവനോട് അടുത്തിരിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ അവനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ അവനെ സ്വീകരിക്കുമോ? ആരും എഴുന്നേറ്റ് നിന്ന് കാണാത്തതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എല്ലാവരും വിവേകമുള്ളവരും ബോധമുള്ളവരും നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കുന്നവരും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തന്റെയും പിതാവിന്റെയും വിശുദ്ധന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. ആരെങ്കിലും എഴുന്നേറ്റിട്ടുണ്ടാകും, ഒരുപക്ഷെ അതെ, സദസ്സിന് പിന്നിലായി എഴുന്നേറ്റിട്ടുണ്ട്. സ്നേഹവാനായ ദൈവമേ, അവരെ ഞാൻ കാണുന്നില്ല, അവർ എഴുന്നേറ്റ് നിൽക്കുന്നു, അവർ തന്നെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ്, ഈ സമയം വരെയും ഇത് സംഭവിച്ചിട്ടില്ലെന്നും ഇപ്പോൾ നീ അതങ്ങനെയെന്ന് തെളിയിച്ച് സ്വീകരിച്ചിരിക്കുന്നു എന്നവർ മനസ്സിലാക്കുന്നു. പിതാവെ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, അവരുടെ ഹൃദയത്തിൽ അസാധാരണമായി ഈ സമയത്ത് അത് സംഭവിച്ചിരിക്കുന്നു. ഇത് അവസാനമായി കടന്നു വരേണ്ട വ്യക്തിയാണെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയും? ഇത് ലോസ് ഏഞ്ചലസിന്റെ അവസാനമായിരിക്കാം, ദൈവരാജ്യത്തിലേക്ക് ജനിക്കേണ്ട അവസാനത്തെ ആത്മാവായിരിക്കാം. ആ സമയം എപ്പോൾ വരുമെന്ന് ഞങ്ങൾ അറിയുന്നില്ല. അത് സംഭവിക്കുമ്പോൾ വാതിലടഞ്ഞിരിക്കും, സഭയാകുന്ന ശരീരം പൂർണ്ണമായിരിക്കും. അതൊരസ്ഥിരീകമായ സഭയോ അസ്ഥിരമായ മണവാട്ടിയോ ആയിരിക്കില്ല. അവിടെ ലോകസ്ഥാപനത്തിന് മുമ്പ് കുഞ്ഞാടിന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ട അനേകം അംഗങ്ങൾ അതിലുണ്ടായിരിക്കുകയും അവരെ എടുക്കുന്നതിന് യേശു വരികയും അത് ആദം തന്റെ ഭാര്യയെ രക്ഷിക്കുന്നതിനായി നേരെ കടന്നു വന്നതുപോലെയാകുന്നു. ദൈവമേ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, നീ അവരെ നിന്റെ രാജ്യത്തിലേക്ക് സ്വീകരിക്കണമേ. അവർ നിന്റെ കരങ്ങളിലാകുന്നു. കർത്താവെ, അവരോട് ഇടപെടണമേ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളിൽ ചിലർ എഴുന്നേറ്റ് നിൽക്കുകയാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ചിലർ പിന്നിലായും ചിലർ ബാൽക്കണിയിലായും നിന്നിരുന്നു. ഇപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദയവായി എന്നെ മനസ്സിലാക്കുക. സഭ കഴിഞ്ഞതിന് ശേഷം ഇവിടെയുള്ള ആരെങ്കിലും ശുശ്രൂഷകരമായി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ അത് ചെയ്യുമോ, അത് പരാജയപ്പെട്ടു പോകാനിടയാക്കരുത്. നിങ്ങൾ ക്രിസ്തീയ സ്നാനത്താൽ സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ അടുത്തതായി അത് ചെയ്തിട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നതുവരെ കൈയുയർത്തി കാത്തിരിക്കുക. ഇപ്പോൾ വളരെ പേർക്ക് പ്രാർത്ഥനയുടെ കാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അവർ എഴുന്നേറ്റ് ഇവിടേക്ക് നടന്നു വരാൻ ഞങ്ങൾ ആവശ്യപ്പെടാൻ പോകുകയാണ്. അവർ ഇവിടേക്ക് കടന്നു വരാനോ അല്ലെങ്കിൽ അവിടേക്ക് പോകാൻ ഞാൻ വിചാരിക്കുന്നു. എനിക്കത് സാധിക്കുകയില്ല. ഇവിടെയുള്ള ഈ വശത്ത് നിന്നും ഈ വഴിയിൽ കൂടി ഈ വശത്തേക്ക് പ്രാർത്ഥനയുടെ കാർഡുകളുള്ളവർ നടന്നു വരാൻ കഴിയും. നിങ്ങളിൽ ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു, എന്നോട് ക്ഷമിക്കണം. നാളെ രാത്രിയിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട് ചെയ്യുന്നതിന് ഞാൻ ശ്രമിക്കുന്നതിനാണ്. ഭിത്തിയിലെ ക്ലോക്കിൽ 10 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുന്നു. ഇന്ന് രാത്രിയിലെ നിങ്ങളുടെ സാന്നിധ്യത്തിനായി വളരെ നന്ദിയുണ്ട്. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥനയുടെ നിര ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളെ എല്ലായ്പ്പോഴും അതിനായി സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ രോഗികൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കാതെ നിങ്ങളെ പിരിച്ചുവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ പിരിച്ചുവിട്ടിരിക്കുന്നു. ദൈവത്തിന്റെ സമാധാനം നിങ്ങളോടൊപ്പമായിരിക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും രാത്രി മുഴുവൻ നിങ്ങളുടെ ശരീരത്തിന് വിശ്രമം നൽകുകയും നല്ല ആരോഗ്യം ചെയ്തിട്ട് നാളെ രാത്രിയിൽ നിങ്ങൾക്ക് തിരികെ എത്തുന്നതിനിടയാകുകയും ചെയ്യട്ടെ. ഇപ്പോൾ ദൈവം നിങ്ങളോട് കൂടെ ആയിരിക്കട്ടെ. പ്രാർത്ഥനയുടെ കാർഡുകളുള്ളവർ ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റ് നിൽക്കട്ടെ. ഇപ്പോൾ ഭൂലോകപരമായി നാം ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയുടെ കാർഡുമായി നിൽക്കുന്ന നിങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? എന്നോട് ക്ഷമിക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപം ഏറ്റുപറയാത്തതായി കിടപ്പുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റുപറയാത്തതായി പാപവുമായിട്ട് പ്രാർത്ഥനയുടെ നിടയിൽ കടന്നു വരരുത്. കാരണം നിങ്ങളത് ചെയ്തിരിക്കണം. നോക്കൂ, ഇത് മക്കളുടെ അപ്പമാണ്. നിങ്ങളൊരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ നിരയിൽ വെച്ച് നിങ്ങളുടെ ജീവനെ ക്രിസ്തുവിനായി സമർപ്പിക്കുക, എന്നിട്ട് കടന്നു വരിക. ഇത് വിശ്വസിക്കുന്നവർക്കാകുന്നു. നിങ്ങളത് ചെയ്യുമോ? ആദ്യമായിട്ട് അവനെ നിന്റെ രക്ഷിതാവായി സ്വീകരിക്കുക, പിന്നെ പ്രാർത്ഥിക്കുന്നതിനായി പ്രസംഗപീഠത്തിലേക്ക് കടന്നു വരിക. ഞാൻ ഓരോ വ്യക്തിക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അവരെ ഒരു പതിവ് പ്രകാരം വെറുതെ കടന്നുവന്ന് പോകാനിടയാക്കുകയല്ല. നാം ഇപ്പോൾ ഒരു സഭയിലാണ്. സഹോദരി വ്യാത് നമുക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതിനുള്ള സമയം അനുവദിച്ചിട്ടുള്ളതായി ഞാൻ കരുതുന്നു. നമുക്ക് ആവശ്യമുള്ളത്രയും സമയം നമുക്ക് താമസിക്കാം. വിശ്വസിക്കാൻ കഴിയും. സഹോദരി വ്യാധിനിയും അവരുടെ ഭരണ നിർവാഹകരോടും അതിനുവേണ്ടി ഞങ്ങളെ അനുവദിച്ചിരിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അവരുടെ ധീരനായ ഭർത്താവ് ഈ പ്രസംഗപീഠത്തിൽ നിന്ന് രോഗികൾക്ക് വേണ്ടി അദ്ദേഹം മരിക്കുന്നതുവരെ പ്രാർത്ഥിച്ചിരുന്നു. എനിക്കറിയാവുന്നിടത്തോളം അദ്ദേഹം ഒരു യഥാർത്ഥ കുരിശിന്റെ പടയാളിയാകുന്നു. അങ്ങനെ ഇപ്പോൾ ഞാൻ അതേ കാര്യം തന്നെ ചെയ്തുകൊണ്ട് തുടരാൻ ശ്രമിക്കുകയും ഈ ജനങ്ങളെ അനുഗ്രഹിക്കുന്നതിനും ഇടയാകട്ടെ. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരായി ഇവിടേക്ക് കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും നിങ്ങൾ ഇവിടെ ഏറ്റുപറയേണ്ടതിന്റെ ആവശ്യമില്ല. നിങ്ങളിൽ എന്തെങ്കിലും തെറ്റായ കാര്യമുണ്ടെങ്കിൽ അത് ഇവിടെ പറയേണ്ടതിന്റെ ആവശ്യമില്ല. നിങ്ങൾ കടന്നു വരിക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവം എന്നെ ഇത് ചെയ്യുന്നതിനായി അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ കൈകൾ ഉയർത്തുക. കർത്താവിന്റെ ദൂതൻ എന്താണ് പറഞ്ഞതെന്ന് ഓർക്കുക. ജനങ്ങളെ കൊണ്ട് നിന്നെ വിശ്വസിപ്പിക്കാൻ നിനക്ക് കഴിയുകയും നീ ആർപ്പാത്രതയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുമെങ്കിൽ ഒന്നിനും നിന്റെ പ്രാർത്ഥനയ്ക്കെതിരായി നിൽക്കാൻ കഴിയില്ല. ഇത് സത്യമാണെന്ന് നിങ്ങൾ അറിയുന്നു. അത് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഞാനിപ്പോൾ നമ്മുടെ സഹോദരി റോസിനോട് അവർ ആഗ്രഹിക്കുന്ന പക്ഷം വിശ്വസിക്കുക മാത്രം, അല്ലെങ്കിൽ മഹാനായ വൈദ്യൻ ഇപ്പോൾ ഇതാ സമീപത്താകുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രാഗം പാടാൻ അപേക്ഷിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും എന്നോടൊപ്പം കൂട്ടായ്മയിലാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ പ്രാർത്ഥനയുടെ നിരയിൽ ഇല്ലാത്തവരായ ജനങ്ങളും നിങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? ശരിയെങ്കിൽ നിങ്ങളുടെ കൈകൾ ഉയർത്തി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കുമെന്ന് അവർക്ക് വാഗ്ദത്തം ചെയ്യുക. നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നതായിരിക്കും. ശരി, അതെ. നിങ്ങൾ പോകേണ്ടിയവരായിട്ടുള്ളവർ വളരെ ശാന്തരായി പോകുവീൻ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അതിനാൽ നാം പ്രാർത്ഥിക്കുമ്പോൾ അതൊരു ശല്യത്തിനിടയാകുകയില്ല. ഇതിപ്പോൾ കഴിഞ്ഞിരിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ സഹോദരി? സ്നേഹവാനായ ദൈവമേ, ഞാൻ എന്റെ കൈകൾ ഈ സഹോദരിയുടെ മേൽ വെച്ചുകൊണ്ട് അവരുടെ ശരീരത്തിലുള്ള സകല കഷ്ടപ്പാടുകളെയും നെല്ലുവിളിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതവരെ വിട്ടുമാറാനിടയാകട്ടെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. സഹോദരി, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ സകല പാപങ്ങളും ഏറ്റുപറഞ്ഞിരിക്കുന്നുണ്ടോ? നിങ്ങൾക്കറിയാവുന്നിടത്തോളം നിങ്ങളുടെ രോഗശാന്തി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു. സ്നേഹവാനായ ദൈവമേ, ഞാൻ എന്റെ കരങ്ങളെ ഈ സഹോദരിയുടെ മേൽ നിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വെച്ചുകൊണ്ട് ഇവരുടെ ശരീരത്തിലെ വ്യാധി യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകുന്നതിനായി അപേക്ഷിക്കുന്നു. ആമേൻ. സകല പാപങ്ങളും ഏറ്റുപറഞ്ഞ് നിങ്ങൾ രോഗശാന്തിക്കായി തയ്യാറാണോ? സഹോദര, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സ്നേഹവാനായ ദൈവമേ, ഞാൻ എന്റെ കരങ്ങൾ ഈ സഹോദരന്റെ മേൽ വയ്ക്കുന്നു. കർത്താവെ, നീ ഇവിടെ സന്നിഹിതനാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നീ അവനെ സൌഖ്യമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞോ? ഇല്ല, നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ സ്ത്രീ ഇപ്പോൾ ബദിരയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നീ ഞങ്ങളുടെ സഹോദരിയെ സൌഖ്യമാക്കി ഈ ബദിരതയെ എടുത്തു മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവൾ കേൾക്കുവാൻ കഴിയാത്ത ഒരു മൂകമായ ലോകത്തിലാകുന്നു. യേശുവിന്റെ നാമത്തിൽ നീ അവൾക്ക് രോഗശാന്തി നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷത്തേക്ക് നിങ്ങളുടെ തലകൾ വണങ്ങുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ദയവായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആരും അവരുടെ തലകൾ ഉയർത്തിയോ കണ്ണുകൾ തുറക്കിയോ ചെയ്യരുത്. ഞാൻ പറയുന്നതുവരെ നിങ്ങൾ അപ്രകാരം ചെയ്തിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ കഴിയുമോ? എന്നെ കേൾക്കാൻ കഴിയുമോ? കേൾക്കാമോ? അവർക്കിപ്പോൾ എന്നെ കേൾക്കാം. നോക്കൂ, ആ ശബ്ദം കേട്ടോ? ഇപ്പോൾ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ വിശ്വസിക്കുക, ദൈവം നിങ്ങളെ പൂർണ്ണമായി സൌഖ്യമാക്കും. അവർ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്റെ കരങ്ങൾ അവരുടെ കാതുകളിൽ വെച്ചു. അവർക്കപ്പോൾ എന്തോ കേൾക്കാമെന്ന് പറഞ്ഞു. ശരി, ഇപ്പോൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായും കേൾക്കും എന്ന് വിശ്വസിച്ചു പോകുക. നിങ്ങൾ കേൾക്കും. എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞു സഹോദരി. നിങ്ങൾ രോഗശാന്തിക്ക് തയ്യാറാണോ? സ്നേഹവാനായ ദൈവമേ, ഞാൻ എന്റെ കരങ്ങളെ ഈ സഹോദരിയുടെ മേൽ ഞങ്ങളിൽ യാതൊരു നന്മയില്ല എന്നറിഞ്ഞുകൊണ്ട് വെക്കുന്നു. എന്നാൽ ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവത്തിന്റെ ആത്മാവിൽ ജനിച്ചവരാകുന്നു. ഞങ്ങൾ ഈ സഹോദരിയുടെ മേൽ കൈവച്ച് അവരുടെ സൌഖ്യത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ സൌഖ്യമാകാൻ പോകുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ശരി, ഇപ്പോൾ നിങ്ങൾ സൌഖ്യമായിരിക്കുന്നു. അപ്രകാരമാണ് ചെയ്യേണ്ടത്. അത് ശരിയാണ്. എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞിരിക്കുന്നുണ്ടോ? നിങ്ങൾ രോഗശാന്തിക്ക് തയ്യാറാണോ? നിങ്ങളുടെ മേൽ കൈവയ്ക്കുന്നതിൽ കൂടെ ജനങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നീ ഞങ്ങളുടെ സഹോദരിയെ സൗഖ്യമാക്കണമേ എന്ന് ഞങ്ങൾ അവരുടെ മേൽ കൈവച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരുടെ സൌഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. നിങ്ങൾക്കെന്ത് വിശേഷമുണ്ട്? തീർച്ചയായും നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്ന് എനിക്കറിയാമെന്ന് നിങ്ങൾ അറിയുന്നു. എന്നാൽ ഞാനിത് പറയുന്നില്ല, കാരണം അത് തുടർച്ചയായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്നാൽ നിങ്ങൾ എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞിട്ടുണ്ടോ? ദൈവം നിങ്ങളെ സൗഖ്യമാക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ വാദരോഗം ഞാനത് പറഞ്ഞുപോയി. സ്നേഹവാനായ ദൈവമേ, നീ അവരെ സഹായിച്ച് അവരെ സൌഖ്യമാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അനുവദിക്കണമേ. നിങ്ങൾ മുടന്തുകയില്ല, പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചു പോയിക്കൊള്ളുക. ദൈവം നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് നിങ്ങളുടെ രോഗശാന്തിക്കായി തയ്യാറാണോ? നിങ്ങളുടെ പുറംഭാഗം സൗഖ്യമാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സ്നേഹവാനായ സ്വർഗീയ പിതാവേ, നീ അവരെ സൗഖ്യമാക്കി ആരോഗ്യവതിയാക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപ്രകാരമായിരിക്കാൻ ഇടയാകട്ടെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരി, ഇപ്പോൾ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞു സഹോദരി, നിങ്ങളുടെ രോഗശാന്തിക്ക് നിങ്ങൾ തയ്യാറാണോ? സ്നേഹവാനായ ദൈവമേ, അവളുടെ പാപങ്ങൾ അവൾ ഏറ്റുപറഞ്ഞിരിക്കുന്നു. ഞാൻ എന്റെ കരങ്ങളെയും മഹിളയുടെ മേൽ വെച്ചുകൊണ്ട് അവളുടെ രോഗശാന്തിയെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ശരിയായിരിക്കാം. നിങ്ങൾക്ക് തീരെ സുഖമില്ല എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്ന് എനിക്കറിയാം എന്ന് നിങ്ങൾ അറിയുന്നു. ദൈവം നിങ്ങളെ സൗഖ്യമാക്കുമെന്ന്, നിങ്ങൾ ഹൃദയത്തെ സൗഖ്യമാക്കി പൂർണ്ണമാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സ്നേഹവാനായ ദൈവമേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ സൗഖ്യമാക്കി ആരോഗ്യവതിയാക്കണമേ. പിതാവേ, ഇതവളെ വിട്ടുപോകാനിടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സംശയിക്കരുത്, വിശ്വസിച്ചു പോയിക്കൊള്ളുക. പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ രോഗശാന്തിക്ക് തയ്യാറാണോ? സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഞാൻ എന്റെ കരങ്ങൾ ഞങ്ങളുടെ സഹോദരിയുടെ മേൽ വെക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവൾ സൗഖ്യമാകാനിടയാകട്ടെ. ആമേൻ. സംശയിക്കാതെ വിശ്വസിച്ചു പോയിക്കൊള്ളുക. പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് രോഗശാന്തിക്ക് തയ്യാറാണോ? സ്നേഹവാനായ സ്വർഗീയ പിതാവേ, നീ ഞങ്ങളുടെ സഹോദരനെ സൗഖ്യമാക്കി ആരോഗ്യവാനാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇത് അനുവദിച്ചു തരണമേ. ഈ ഉദ്ദേശത്തിനായി ഞാൻ എന്റെ കരങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വെക്കുന്നു. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. സഹോദരി, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് നിങ്ങളിപ്പോൾ രോഗശാന്തിക്ക് തയ്യാറാണോ? സ്നേഹവാനായ ദൈവമേ, ഞാൻ എന്റെ കരങ്ങളെ സഹോദരിയുടെ മേൽ വെക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ മഹത്വത്തിനായി അവർ സൗഖ്യമാകാനിടയാകട്ടെ. ആമേൻ. പലപ്പോഴും ഇപ്രകാരമായിട്ട് അത് വെറും ഒന്ന് തൊടുക മാത്രമാകുന്നു. യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ. ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കാൻ ഇടയാക്കിയത്, യോഗങ്ങളിൽ ജനങ്ങളെ നിരയിലേക്ക് വിളിച്ച് വിവേചനം നടത്തുന്നതിലും 50% കൂടുതൽ ഫലം ഇപ്രകാരം ചെയ്യുന്നതിലാകുന്നു. കാരണം ആ രീതിയിൽ നിങ്ങൾക്ക് കുറച്ചുപേരെ മാത്രമേ കിട്ടുന്നുള്ളൂ. ഈ രീതിയിൽ വളരെയധികം പേർ സൌഖ്യം പ്രാപിക്കുന്നു. നിങ്ങളുടെ അവിശ്വാസത്തിന്റെ പാപങ്ങളെല്ലാം നിങ്ങൾ ഏറ്റുപറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ സൌഖ്യപ്പെടാൻ പോവുകയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സ്നേഹവാനായ ദൈവമേ, നീ ഞങ്ങളുടെ സഹോദരിയെ, ഞാൻ അവരുടെ കരങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രോഗശാന്തിക്കായി എടുക്കുമ്പോൾ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരി, നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ? പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞിട്ടുണ്ടോ? സ്നേഹവാനായ ദൈവമേ, ഞാൻ എന്റെ കരങ്ങളെ നമ്മുടെ സഹോദരിയുടെ മേൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രോഗശാന്തിക്കായി വെക്കുന്നു. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരി, തീരെ ചെറിയൊരു കാര്യം പോലെ കാണപ്പെടുന്നു, എന്നാൽ ദൈവം ഇത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. പാപങ്ങൾ ഏറ്റുപറഞ്ഞിരിക്കുന്നുവോ? സ്നേഹവാനായ ദൈവമേ, ഞാൻ എന്റെ കരങ്ങളെ അവരുടെ മേൽ വെക്കുമ്പോൾ നീ ഈ സഹോദരി സൗഖ്യമാക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. സ്നേഹവാനായ ദൈവമേ, നീ ഞങ്ങളുടെ സഹോദരിയെ സൗഖ്യമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ കരങ്ങളെ അവരുടെ മേൽ വെക്കുന്നു. ആമേൻ. ഇപ്പോൾ നിങ്ങൾ ക്രിയാശക്തിയുമായി വരുമ്പോൾ ജീവശക്തി അതുമായി കൂട്ടിമുട്ടിയാൽ അത് പ്രവർത്തിച്ചുകൊള്ളും. പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞോ? നിങ്ങൾ തയ്യാറാണ്? സ്നേഹവാനായ ദൈവമേ, നീ അവരെ സൗഖ്യമാക്കി ആരോഗ്യവതിയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരി, പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞോ? സ്നേഹവാനായ ദൈവമേ, ഈ മഹിള എന്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഞാനത് വിശ്വസിക്കുന്നു. നീ അവരെ സൗഖ്യമാക്കണമേ എന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അവരെ കൊണ്ടുവന്നിരിക്കുന്നു. അതേ സഹോദരി, നിങ്ങളിപ്പോൾ അവരെ കൊണ്ടുവന്നിരിക്കുന്നു. ശരി, ദൈവം നിങ്ങളെ സൗഖ്യമാക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, നീ എല്ലായ്പ്പോഴും കുരുടർക്കും ആവശ്യക്കാരോടും ദയവുള്ളവനായിരിക്കുന്നുവല്ലോ. ഇന്ന് രാത്രിയിൽ ചെയ്തിരിക്കുന്നു അവർ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഈ മഹത്തായ അവസാനത്തെ അടയാളം ഞങ്ങളുടെ ഇടയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ അന്ധയായ സ്ത്രീയുടെ മേൽ അവരുടെ കാഴ്ച തിരികെ വരുന്നതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. ഇപ്പോൾ ഇത് പരസ്യമായി പറയുക, അത് പരസ്യമായി പ്രസ്താവിക്കുക. ഓ, ദൈവം നിങ്ങളെ സൗഖ്യമാക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഞാൻ എന്റെ കരങ്ങളെ ഈ സഹോദരിയുടെ മേൽ അവരുടെ രോഗശാന്തിക്കായി വെക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരി, നിങ്ങൾ എങ്ങനെയിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയാനിടയാകട്ടെ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ സഹോദരി? ഓ സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഞാൻ ഞങ്ങളുടെ സഹോദരിക്ക് വേണ്ടി നീ ഇപ്പോൾ അവളെ സൌഖ്യമാക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ കരങ്ങളെ വെക്കുന്നു. ഇപ്പോൾ വിശ്വസിക്കുക, അത്രമാത്രം വിശ്വസിച്ചു പോകുക. സഹോദര, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു. സ്നേഹവാനായ പിതാവേ, നീ ഞങ്ങളുടെ സഹോദരനെ സൌഖ്യമാക്കി ആരോഗ്യവാനാക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. സഹോദരി, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഓ ദൈവമേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടും മാധുരതയോടും ഈ നാഴികയിലെ നമ്രതയോടും കൂടി പരിശുദ്ധാത്മാവ് ഈ മഹിളയെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി, ദൈവം നിങ്ങളുടെ മകനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, ഞാൻ ഈ സഹോദരിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ മാധുര്യതയിൽ അവൻ വന്ന് നമ്മുടെ സഹോദരിയെ സൗഖ്യമാക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. സഹോദരി അനുഗ്രഹിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, ഞാൻ എന്റെ സഹോദരന് വേണ്ടി എന്റെ കരങ്ങളെ അവന്റെ മേൽ വയ്ക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവൻ രോഗശാന്തി അപേക്ഷിക്കുന്നു. എന്റെ സഹോദര, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശരി കൊച്ചുകുട്ടി, പ്രിയപ്പെട്ട ദൈവമേ, ഈ കുട്ടിയുടെ മേൽ എന്റെ കരങ്ങളെ വയ്ക്കുന്നു. രോഗശാന്തിക്കായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അവനെ അനുഗ്രഹിക്കുന്നു. നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ സഹോദരി? നിങ്ങളും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സ്നേഹവാനായ ദൈവമേ, ഞാൻ എന്റെ കരങ്ങളെ ഇവരുടെ മേൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇത് നിന്റെ കൽപ്പനയാകുന്നു. ഇത് തന്നെയാണ് ചെയ്യാൻ നീ പറഞ്ഞിരിക്കുന്നത്. വിശ്വസിക്കുന്നവരാൾ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൌഖ്യം വരും. കർത്താവെ, നീ അത് കൽപ്പിച്ചിരിക്കുന്നു. ആമേൻ. ഇപ്പോൾ അവനത് പറഞ്ഞിരിക്കുന്നു. അവൻ പറഞ്ഞിട്ടില്ലേ? ഇതുപോലെയാകേണ്ടിയിരിക്കുന്നു സഹോദരി. സ്നേഹവാനായ ദൈവമേ, നീ ഞങ്ങളുടെ സഹോദരിയെ സൌഖ്യമാക്കി ആരോഗ്യവതിയാക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹോദരി. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് വന്നിരിക്കുന്നു സഹോദരി. സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഈ സഹോദരിയുടെ മേൽ നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ അപേക്ഷിക്കുന്നു. നീ കൽപ്പിച്ചിരിക്കുന്നത് അപ്രകാരം അനുസരിക്കുന്നു എന്ന് മാത്രം. വിശ്വസിക്കുന്നവരാൾ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൌഖ്യം വരും. അവർ സൌഖ്യം പ്രാപിക്കും എന്ന് നീ കൽപ്പിച്ചിരിക്കുന്നു. ഞാനൊരു കാര്യം പറയുന്നതിന് വേണ്ടി ഒരു നിമിഷം നിർത്തിക്കൊള്ളട്ടെ. ഒരു നിമിഷത്തേക്ക് ജനങ്ങൾക്ക് വിശ്രമം നൽകുന്നതിനാകുന്നു. ഒരു മിനിറ്റ് നേരത്തേക്ക് മാത്രം. ഒരു വിമർശകൻ ഒരിക്കൽ പറഞ്ഞു, ഇത് അപ്രകാരമല്ല എന്ന്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഈ അടയാളങ്ങൾ നടക്കും. ഒരു വിചാരണ എന്ന എന്റെ സന്ദേശം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിൽ യേശു ഒരു വിചാരണയിലാകുന്നു. അവൻ നോഹയോട് പറഞ്ഞു, മഴ പെയ്യാൻ പോകുന്നു, 120 വർഷങ്ങളോളം മഴ പെയ്തില്ല, എന്നാൽ എങ്ങനെയൊക്കെയാലും മഴ പെയ്തു. അവൻ അബ്രഹാമിനോട് അവന് സാറയിൽ കൂടി ഒരു മകൻ ജനിക്കുമെന്ന് പറഞ്ഞു. അത് 25 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. അതെപ്പോഴാകുന്നുവെന്ന് അവൻ ഒരിക്കലും പറഞ്ഞിരുന്നില്ല. അവർക്കൊരു പുത്രൻ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. 25 വർഷത്തിന് ശേഷം ഇത് സംഭവിച്ചു. നോക്കൂ, അതെപ്പോഴായിരിക്കുമെന്ന് അവൻ പറഞ്ഞിരുന്നില്ല. അവൻ പറഞ്ഞു, വിശ്വാസത്താലുള്ള പ്രാർത്ഥന രോഗികളെ രക്ഷിക്കും. ദൈവം അവരെ എഴുന്നേൽപ്പിക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൌഖ്യം വരും. ഇതല്ലേ അവൻ പറഞ്ഞത്? അവർ ചാടി എഴുന്നേറ്റ് അപ്പോൾ തന്നെ അത് ചെയ്യും എന്നവൻ പറഞ്ഞിട്ടില്ല. അവർ സൌഖ്യമാകും എന്നവൻ പറഞ്ഞു. നോക്കൂ, അതാണ് അവന്റെ വാഗ്ദത്തം. അതാണ് നാം വിശ്വസിക്കുന്നത്. വരൂ സഹോദരി, അത് സത്യമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ സൌഖ്യമാകാതിരിക്കാൻ യാതൊരു കാരണവുമില്ല. ഞാൻ എന്റെ കരങ്ങളെ ഈ സഹോദരിയുടെ സൌഖ്യത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വയ്ക്കുന്നു. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ സഹോദരി? എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് തയ്യാറാണോ? സ്നേഹവാനായ ദൈവമേ, നിന്റെ കൽപ്പനയനുസരിച്ചുകൊണ്ട് ഞാൻ എന്റെ കരങ്ങളെ ഈ സഹോദരിയുടെ മേൽ അവരുടെ സൌഖ്യത്തിനായി വെച്ചുകൊണ്ട് അപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. പ്രാർത്ഥിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർ, എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാൻ ഞാൻ ആവശ്യപ്പെടാൻ പോവുകയാണ്. ഈ യോഗങ്ങൾ തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ സൌഖ്യത്തെക്കുറിച്ച് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ പ്രസ്താവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ശ്രോതാക്കളും ബാക്കിയുള്ള ജനങ്ങളും എന്താണ് വാസ്തവമായി സംഭവിച്ചതെന്ന് കാണാനിടയാകട്ടെ. ഒരുപക്ഷെ നാളെ, അടുത്ത ദിവസം, അല്ലെങ്കിൽ എപ്പോഴായാലും എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. എനിക്ക് വരുന്ന കത്തുകൾ അവരുടെ വിശ്വാസത്തെ പരിശോധിക്കാൻ അനുവദിക്കുന്നതിനേക്കാൾ വളരെ വ്യത്യാസമുള്ളതായി കാണുന്നു. കാരണം യേശു പറഞ്ഞു, അവർ അവരുടെ മേൽ കൈവയ്ക്കും. അവർ അവരുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൌഖ്യം വരും. ഇപ്പോൾ അവൻ പറഞ്ഞത് പ്രാപിക്കുക. അവർ തറയിൽ മേലോട്ടും താഴോട്ടും ചാടുമെന്ന് അവൻ പറഞ്ഞിട്ടില്ല. അവർക്കത് ചെയ്യാൻ കഴിയും. എന്നാൽ അവൻ പറഞ്ഞു, അവർക്ക് സൌഖ്യം വരും. അതല്ലേ അവൻ പറഞ്ഞത്? അത് തന്നെയാണ് അവൻ പറഞ്ഞത്. അത് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. കൂടാതെ അവനിപ്പോൾ ഇവിടെയായിരിക്കുന്നു. ആ വചനം കൽപ്പിച്ച അവൻ തന്നെ അത് സംഭവികമാക്കാൻ ഇവിടെയായിരിക്കുന്നു. ശ്രീമാൻ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സ്നേഹവാനായി സ്വർഗീയ പിതാവേ, ഈ വ്യക്തിയുടെ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലിനും വിശ്വാസത്തിനുമനുസരിച്ച് ഞാൻ എന്റെ കരങ്ങളെ അദ്ദേഹത്തിന്റെ രോഗശാന്തിക്കായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വയ്ക്കുന്നു. സ്നേഹവാനായി ദൈവമേ, ഞാൻ എന്റെ കരങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ സ്ത്രീയുടെ രോഗശാന്തിക്കായി വയ്ക്കുന്നു. സ്നേഹവാനായ പിതാവേ, ഞാൻ ഈ സ്ത്രീയുടെ മേൽ അവരുടെ രോഗശാന്തിക്കായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ കരങ്ങളെ വെക്കുന്നു. അവൾക്ക് സൌഖ്യം വരും എന്ന് നീ പറഞ്ഞിരിക്കുന്നു. സൌഖ്യത്തിന് തയ്യാറാണ് സഹോദരി. സ്നേഹവാനായ ദൈവമേ, ഞാൻ എന്റെ കരങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരുടെ മേൽ വെക്കുന്നു. നീ അവളെ സൌഖ്യമാക്കുമല്ലോ. ശരി പ്രിയ സഹോദരി, രോഗശാന്തിക്കെല്ലാം തയ്യാറല്ലേ? നിന്റെ വിശ്വാസം ഇപ്പോൾ കണ്ടുമുട്ടിയിരിക്കുകയും നീ സൌഖ്യപ്പെടാൻ പോകുകയാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ദൈവമേ, ഞാൻ എന്റെ കരങ്ങളെ നിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് സകല സൃഷ്ടിയോടും എന്ന് നീ പറഞ്ഞിരിക്കുന്നു. ഞാൻ എന്റെ കരങ്ങളെ അവരുടെ മേൽ അവരുടെ സൌഖ്യത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വയ്ക്കുന്നു. സ്നേഹവാനായി ദൈവമേ, ഞാൻ എന്റെ കരങ്ങളെ എന്റെ സഹോദരന്റെ മേൽ അവന്റെ സൌഖ്യത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വയ്ക്കുന്നു. സ്നേഹവാനായി ദൈവമേ, ഞാൻ എന്റെ കരങ്ങളെ എന്റെ സഹോദരിയുടെ മേൽ സൌഖ്യത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വയ്ക്കുന്നു. നടപ്പാതയിലേക്ക് ഇറങ്ങാം. ഞാൻ നിങ്ങളെ ക്ഷീണിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളത് വിശ്വസിച്ചാൽ നിങ്ങൾ സൌഖ്യമാകും. സ്നേഹവാനായ പിതാവേ, നീ എന്റെ സഹോദരിയെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൌഖ്യമാക്കണമേ. ആമേൻ. ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് സഹായിക്കുക. ഇപ്പോൾ കുറച്ച് തുവാലകളും മറ്റും പ്രാർത്ഥനയ്ക്കായി എത്തിയിട്ടുണ്ട്. നിങ്ങൾ എന്നോടൊപ്പം ഈ ചെറിയ പൊതിക്കെട്ടുകൾക്കായി മറ്റും തുടർച്ചയായി പ്രാർത്ഥനയിലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വിചിത്രമായി തോന്നിയേക്കാം എന്നെനിക്കറിയാം. എന്നാൽ നിങ്ങൾ ഒരുവട്ടം എന്റെ കാര്യാലയത്തിലേക്ക് വന്ന് ഒരുവട്ടം അതൊന്ന് നോക്കി കാണാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. ഈ കാലങ്ങളെല്ലാം വെച്ചിട്ടുള്ള സാക്ഷ്യങ്ങൾ ഈ പ്രസംഗപീഠത്തിൽ ഒരുമിച്ച് കൂട്ടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇതുപോലെയുള്ള പ്രാർത്ഥനയുടെ തുണികൾ അയക്കുന്നതിൽ കൂടി ലക്ഷക്കണക്കിന് ജനങ്ങൾ ലോകമെട്ടുക്കായി സൌഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതെന്താകുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ആ ചെറുപ്പക്കാരന് വേണ്ടി ആരെങ്കിലും ഒരു തുവാല കൊടുക്കുക. നിങ്ങളുടെ തുവാല നിങ്ങൾ തിരിച്ചറിയില്ലേ സഹോദര? ശരി. അംഗവൈകല്യമുള്ള ചെറിയ കുട്ടികൾ സൌഖ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ നോക്കിയാൽ അത് ഓറൽ റോബർട്സ് പറയാറുള്ളത് പോലെ അത് വിശ്വാസത്തിന്റെ ബന്ധപ്പെടാനുള്ള ഒരു ഉപാധി മാത്രമാകുന്നു. അത് ബന്ധപ്പെടാനുള്ള ഒരു ഉപാധി മാത്രമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നാം സ്വയമായി ഇത് ചെയ്യുന്നതല്ല. നാം ഇത് ചെയ്യുന്നത് വേദപുസ്തകത്തിൽ നമുക്കിത് ചെയ്യുന്നതിന് തന്നിട്ടുള്ള കൽപ്പനയുടെ കാരണത്താലാണ്. അത് സത്യമാണെന്ന് നാം എല്ലാവരും അറിയുന്നു. ഇപ്പോൾ വളരെ പേർ തുവാലകൾ അഭിഷേകം ചെയ്യുകയും മറ്റും ചെയ്യാറുണ്ട്. അത് ശരിയാണെന്ന് നാം വിചാരിക്കുന്നു തീർച്ചയായും. എന്നാൽ അവർ തുവാലകളെ അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് വേദപുസ്തകം പറയുന്നില്ല. എന്നാൽ അവർ പൌലോസിന്റെ മേൽ നിന്ന് റുമാലും ഉത്തരീയവും കൊണ്ടുവന്ന് രോഗികളുടെ മേലിട്ടു. ഇപ്പോൾ ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പൌലോസിൽ അവർ കണ്ടതായ ജീവിപ്പിക്കുന്ന ശക്തി, അതായത് അവൻ ദൈവത്തിന്റെ ദാസനായിരുന്നുവെന്ന് അവർ അറിഞ്ഞിരുന്നു. ദൈവം അവനിൽ വസിച്ചിരുന്നു എന്നവർ അറിഞ്ഞിരുന്നു. അവൻ തൊട്ടിരുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരുന്നു എന്നവർ അറിഞ്ഞിരുന്നു. എത്ര പേരത് മനസ്സിലാക്കുന്നു? ആമേൻ പറയുക. നിങ്ങൾക്കറിയാമോ, ഈ കാര്യം ചെയ്യുന്നതിൽ പൌലോസ് വളരെ തിരുവെടുത്ത പ്രകാരമായിരുന്നു. നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്നതിനുള്ള ആശയം അവൻ എവിടെ നിന്ന് കിട്ടിയിരുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എലീശായിൽ നിന്നായിരുന്നു. അത് ശരിയാണ്. നോക്കൂ, എലിയാവ് പറഞ്ഞു, ഈ വടിയെടുത്ത് കൊണ്ടുപോയി ബാലന്റെ മേൽ വെക്കുക. ആ പ്രവാചകൻ ഈ വടി അയച്ചിരുന്നു, കാരണം അവൻ തൊട്ടതെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരുന്നു എന്ന് അവൻ അറിഞ്ഞിരുന്നു. അവൻ തന്റെ സ്ഥാനത്തെ അറിഞ്ഞിരുന്നു. അവന് അതേ കാര്യത്തെ ആ സ്ത്രീക്ക് വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഇപ്പോൾ നോക്കുക, വേദപുസ്തകം ഒരിക്കലും അവർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അവർ രോഗികളുടെ മേൽ കൈവെക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഓർക്കുക, അപ്പോസ്തോലനായ പത്രോസിൽ ദൈവസാന്നിധ്യം അത്രമാത്രം വെളിപ്പെട്ട് ജനങ്ങൾ കണ്ടിട്ട് ജനങ്ങൾ അവന്റെ നിഴലിൽ വീണ് സൌഖ്യം പ്രാപിച്ചിരിക്കുന്നു. അത് തിരുവെഴുത്ത് പ്രകാരമാണെന്ന് എത്ര പേർക്കറിയാം? അതത്രയും യോഹന്നാൻ 3:16 തുല്യമായി തിരുവെഴുത്താകുന്നു. ഇതെല്ലാം ദൈവവചനമാകുന്നു. ഇപ്പോൾ ആ മനുഷ്യന്റെ നിഴൽ ജനങ്ങളെ സൌഖ്യമാക്കിയിരുന്നില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്നാൽ നോക്കൂ, ദൈവത്തിന്റെ ശക്തി ഒരു പ്രവാചകന്റെ മേൽ അവൻ മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതത്രയുമായിരുന്നിട്ട് ഒരു മരിച്ച വ്യക്തിയെ അവന്റെ ശരീരത്തിന്മേൽ അവന്റെ അസ്ഥിയിലേക്ക് എറിഞ്ഞപ്പോൾ ആ ശരീരം അവിടെ ഉണ്ടായിരുന്നു പോലുമില്ല. അവന്റെ അസ്ഥികൾ മാത്രമായിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ആ അസ്ഥികളുടെ മേൽ ഉണ്ടായിരുന്നിട്ട് ഈ മരിച്ച മനുഷ്യൻ ജീവങ്കലേക്ക് വന്നു. ഈ കാര്യങ്ങളെല്ലാം ചെയ്ത അതേ ദൈവം ഇന്ന് രാത്രിയിൽ ഇപ്പോൾ ഇവിടെയായിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ലോകമൊട്ടുക്കുമുള്ള ജനങ്ങളിൽ വെച്ച് ഏറ്റവും സന്തോഷമേറിയ ജനങ്ങൾ നാം ആയിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേക്കുറിച്ചൊന്ന് ചിന്തിക്കുക. ഞാൻ എന്റെ സദസ്യരെ ഞാൻ സ്വയമായി ചെയ്യുന്ന എന്തെങ്കിലും ഒന്നാകുന്നു ഇതെന്ന് എന്നുള്ള ഒരു ധാരണയിൽ ഞാൻ കൊണ്ടുവന്നിട്ടില്ലെന്ന് ഞാൻ ആശിക്കുന്നു. നിങ്ങൾക്കത് നന്നായി അറിയാം. ഞാൻ നിങ്ങളുടെ സഹോദരനാകുന്നു, നിങ്ങളുടെ സഹോദരൻ മാത്രമാകുന്നു. എന്നാൽ എനിക്കറിയാം ദൈവം ഇവിടെ സന്നിഹിതനായിരിക്കുന്നു എന്ന ഈ കാര്യം എനിക്കറിയാം. കൂടാതെ അവൻ നമുക്ക് എന്തോ ഒരു കാര്യം തന്നിട്ട് അത് നമുക്ക് വിശദീകരിക്കാൻ കഴിയാതെ ദൈവവചനത്താൽ മാത്രം അത് ഈ സമയത്ത് ഇവിടെ ആയിരിക്കണം എന്ന് അവകാശപ്പെടുന്നു. അതുകൊണ്ട് ഇത് നമുക്ക് നാം അന്ത്യകാലത്താണ് ജീവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ ഇവിടെയാക്കിയിരിക്കുന്നു. ഇത് നമുക്ക് ഈ തിരിച്ചറിവും കൂടെ നൽകിയിരിക്കുന്നു. അതായത് ഈ ജനങ്ങൾ, ഈ തിരഞ്ഞെടുക്കപ്പെട്ട് വിളിച്ച് പുറത്താക്കപ്പെട്ട മുൻനിർണയിക്കപ്പെട്ട ജനങ്ങൾ. ഇപ്പോൾ മുൻനിർണയിക്കപ്പെട്ടത് എന്നതൊരു വലിയ വാക്കാകുന്നു, എന്നാൽ അത് സത്യമാണെന്ന് നാം എല്ലാവരും അറിയുന്നു. നിത്യനായ ദൈവം ലോകസ്ഥാപനം മുമ്പേ തന്റെ മുന്നറിവിനാൽ എല്ലാ കാര്യങ്ങളെയും മുൻനിർണയിച്ചു എന്ന് നമുക്ക് പൂർണ്ണമായി അറിയാം. കുഞ്ഞാട് അറുക്കപ്പെടുന്നത് പോലും പുസ്തകത്തിലുണ്ടായിരിക്കുന്ന എല്ലാ പേരുകളും ഈ പുസ്തകം എഴുതപ്പെടുന്നതിന് മുമ്പേ തന്നെ അതിലിട്ടിരിക്കുന്നു. അത് സത്യമാണെന്ന് എത്ര പേർക്കറിയാം. പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരെ വീണ്ടെടുക്കുന്നതിനായി യേശു വന്നു. വേദപുസ്തകത്തിൽ കുഞ്ഞാട് തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് വന്ന് പുസ്തകമെടുത്ത് മുദ്രയിടപ്പെട്ടിരുന്ന 7 മുദ്രകൾ തുറന്നു. കാരണം അവൻ വീണ്ടെടുക്കപ്പെട്ട എല്ലാവരെയും അവകാശപ്പെടാൻ വന്നു. അവനിപ്പോൾ മധ്യസ്ഥനാകുന്നു. അവൻ വീണ്ടെടുത്തവർക്കു വേണ്ടി അവൻ മധ്യസ്ഥത നടത്തുന്നു. കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ള എല്ലാവരും വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. അത് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ നടത്തിയ ഒരു പരിക്കൻ പ്രസ്താവന പോലെയാകുന്നു. നിങ്ങളെല്ലാവരും റുമാലുകൾ എടുത്തുകൊണ്ട് ഇവിടെ വരാൻ ഞാൻ കാത്തു നിൽക്കുകയാണ്. ഞാൻ വീണ്ടും പ്രസംഗിക്കാൻ ശ്രമിക്കുകയല്ല, എന്നാൽ ഞാനൊരു ചെറിയ പ്രസ്താവന നടത്തിയിരുന്നു. ഇത് ദൈവവിരോധമായ കാര്യമായി തോന്നുകയില്ലെന്ന് ഞാൻ കരുതുന്നു. അതൊരു കൃഷിക്കാരൻ മുട്ട വിരിക്കാനായി വെച്ചപ്പോൾ വേണ്ടത്രയും മുട്ടകൾ ഇല്ലാഞ്ഞിട്ട് തനിക്ക് കിട്ടിയ ഒരു കഴുകന്റെ മുട്ടയും കൂടി വിരിക്കാനായി വെച്ചിട്ട് ഒരു കഴുകക്കുഞ്ഞിനെ വിരിച്ചിറക്കി. ബാക്കിയുള്ള കോഴിക്കുഞ്ഞുങ്ങളുടെ ഇടയിൽ അവൻ ഒരു വിചിത്ര വ്യക്തിയായിരുന്നു. കാരണം കാര്യങ്ങളെല്ലാം അവർ ഒരുപോലെ കണ്ടിരുന്നില്ല. എന്നാൽ അവൻ എല്ലാമായിട്ട് കണ്ടിരുന്നത് ഈ പിടക്കോഴിയായിരുന്നു. അവൻ കേട്ടിട്ടുണ്ടായിരുന്ന ഏക സ്വരം അത് അവന്റെ സ്വരം പോലെ കേട്ടിരുന്നില്ല. അവന് കോഴിയെപ്പോലെയോ കഴുകുഞ്ഞുങ്ങളെപ്പോലെയോ ശബ്ദമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവർ കളപ്പുരമുറ്റത്ത് നിന്ന് തിന്നിരുന്ന ആഹാരത്തെയും അവൻ വിലമതിച്ചിരുന്നില്ല. അവനെക്കുറിച്ച് എന്തോ വ്യത്യസ്തമായ ഒരു കാര്യമുണ്ടായിരുന്നു. എന്നിരിക്കലും എന്തായിരുന്നു ആ വ്യത്യാസമെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ആ തള്ളക്കഴുകൻ അനേകം മുട്ടകൾ ഇട്ടിരുന്നു എന്നറിഞ്ഞിരുന്നു. അതിൽ തന്റെ മകനായി വിരിയേണ്ടതായ ഒരു മുട്ട കാണാതെ പോയിരുന്നു. അതിനാൽ അവനെ തേടി അവൾ ഇറങ്ങിയിരിക്കുകയും ഈ കളപ്പുരയിൽ അവനെ കണ്ടെത്തുകയും അവൾ ഉറക്ക കരയുകയും ചെയ്തു. അവൾ ഒച്ചയ്ക്ക് ശബ്ദമുണ്ടാക്കിയപ്പോൾ ഈ കഴുകക്കുഞ്ഞിന് അതിന്റെ തള്ളയുടെ ശബ്ദം അറിയാമായിരുന്നു. യേശു പറഞ്ഞതുപോലെ, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ബാപ്റ്റിസ്റ്റുകാരുടെയും പ്രസ്ബിറ്റേറിയൻകാരുടെയും അങ്ങനെ എന്തെല്ലാമാണോ അവരുടെ ഭരണസമിതിയെ കണ്ടപ്പോൾ അവരൊരു പിടക്കോഴിയാൽ വിരിക്കപ്പെട്ടവരാണെന്ന് ഞാൻ ഓർത്തുപോയി. സഹോദര, എന്നോട് ക്ഷമിക്കണം. എന്നാൽ തന്റെ വാത്സല്യമേറിയവർ അവിടെ എവിടെയോ ഉണ്ടെന്ന് ആ തള്ളക്കഴുകൻ അറിഞ്ഞിരുന്നു. തള്ളക്കോഴിയിൽ നിന്ന് ലഭിച്ചിരുന്ന ഭക്ഷണത്തെക്കുറിച്ചും മറ്റും തർക്കിക്കാതെ അവിടെ നിന്നിരുന്ന ഈ മനുഷ്യർ, അവരിപ്പോൾ കഴുകന്മാരാണ്. അവരുടെ ആഹാരത്തിനായി അവരിപ്പോൾ പറക്കുന്നത് നോക്കുക. അധിക സമയമായിട്ടില്ല, ഫീനിക്സിൽ നിന്നോ ട്യൂസോണിൽ നിന്നോ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഫീനിക്സിൽ നിന്ന് ട്യൂസോണിലേക്ക് പോകുമ്പോൾ ഞാൻ കണ്ടിരുന്ന ഒരു ദൃശ്യത്തിന് തുല്യമായി സഭ ഇപ്പോൾ ആയിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ഞാൻ വിചിത്രമായ ഒരു കാഴ്ച കണ്ടു. എന്താണ് സംഭവിച്ചതെന്നുള്ളത് കണ്ടപ്പോൾ അതെന്റെ ഹൃദയം തകർത്തു കളഞ്ഞു. ആകാശത്തിൽ പറക്കേണ്ടതായ ഒരു പരുന്ത്, അത് കഴുകന്റെ ഒരു സഹോദരനാണ്. അത് സഭയുടെ ഒരു മാതൃകയാണ്. യഹോവ കഴുകനാകുന്നു. തന്റെ പ്രവാചകന്മാരെ കഴുകന്മാരെന്ന് വിളിക്കുകയും അവൻ സ്വയം യഹോവ കഴുകനായിരുന്നു. എന്നാൽ ഈ പരുന്തിന് തന്റെ വ്യക്തിത്വം നഷ്ടപ്പെട്ടിരുന്നു. കാരണം അത് ആകാശത്തിൽ കൂടി പറന്ന് തന്റെ ഭക്ഷണത്തെ എങ്ങനെ തേടണമോ അതുപോലെ ഇനിയും അത് ചെയ്യുന്നില്ല. എന്നാൽ അത് ടെലിഫോണിന്റെ കമ്പിയിലിരുന്ന് തോട്ടിപ്പണിക്കാരെ പോലെ പെരുമാറുന്നു. വാഹനങ്ങൾ കയറി ചത്ത മുയലുകളെ അത് വേട്ടയാടുന്നു. അതും ഗിദ്ധുകളും കൂടി ചേർന്ന് അവയെ തിന്നുന്നു. അവൻ നടക്കേണ്ടതായ രീതിയിൽ നടക്കുന്നതിന് പകരം ഒരു ഗിദ്ധിനെ പോലെ നടക്കുന്നു. അതിന് തന്റെ വ്യക്തിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാ ദൈവസ്നേഹവും ബഹുമാനവും വെച്ചുകൊണ്ട് ഞാനിത് പറയുകയാണ്, ഒരു സഹോദരിയായ കഴുകനെ പോലെ സഭയ്ക്ക് അതിന്റെ വ്യക്തിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെയും ശരിയാണോ എന്ന് ആഴത്തിലിറങ്ങി വചനത്തിൽ നോക്കാതെ സഭ വെറുതെ ഇരിക്കുകയും ഒരു കൂട്ടം ബുദ്ധിജീവികൾ എവിടെയോ തയ്യാറാക്കിയ ഒരു കൂട്ടം സൺഡേ സ്കൂൾ പാഠങ്ങൾക്കായി കാത്തിരിക്കുകയും അതെവിടെയോ ചത്തുപോയ മുയലുകളാകുന്നു, കഴുകനെ പോലെയാകാൻ ശ്രമിക്കുന്നു. അതിൽ നിന്ന് പറന്നകലുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വാഗ്ദത്തങ്ങൾ സത്യമാകുന്നു. ആരെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതല്ല, എന്നാൽ ദൈവം എന്താണോ പറഞ്ഞത് അതാകുന്നു. അവ സത്യമാകുന്നു. കഴുകന്മാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിൽ ഞാൻ സന്തോഷവാനാകുന്നു. നമ്മുടെ രോഗികളായവർക്കു വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ പിതാവേ, വേദപുസ്തകത്തിൽ പൌലോസിന്റെ മേൽ നിന്നും റൂമാലും മുത്തിരിയും അവർ രോഗികളുടെ മേൽ കൊണ്ടുചെന്നിട്ടുവെന്നും ഭൂതങ്ങളും ദുഷാത്മാക്കളും അവരെ വിട്ട് പുറപ്പെട്ടു പോയി എന്ന് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ഞാൻ ഈ തുവാലകൾക്ക് സമീപം നിന്നുകൊണ്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും പ്രതിനിധീകരിക്കുന്നു. അത് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന ക്രിസ്തുവിന്റെ ശരീരമാകുന്നു. നിന്റെ കൃപയാലും സ്നേഹത്താലും നിന്റെ മണവാട്ടിയെ പ്രതിനിധീകരിച്ച് ഞങ്ങൾ ഇവിടെയായിരിക്കുകയും വിശ്വസിക്കുകയും അവനോടുകൂടെ അവന്റെ രാജ്യത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ വിശുദ്ധ പൌലോസ് അല്ല എന്ന് ഞങ്ങൾ അറിയുന്നു, എന്നാൽ നീ ഇപ്പോഴും യേശു തന്നെയാകുന്നു. നീ ഈ ജനങ്ങളുടെ വിശ്വാസത്തെ ആദരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൌലോസിന്റെ കാലത്ത് അവർ ജീവിച്ചിരുന്നുവെങ്കിൽ അവർ ഇതേ സുവിശേഷം തന്നെ കേട്ട് ഇതേ കാര്യങ്ങൾ തന്നെ കണ്ടിരുന്നേനെ. ആ കാരണത്താൽ അവർ അതേ തരത്തിൽപ്പെട്ട ജനങ്ങൾ തന്നെയാകുന്നു. നീ അതേ ദൈവം തന്നെയാകുന്നു. അതുകൊണ്ട് സ്നേഹവാനായ ദൈവമേ, വേദപുസ്തകാലത്ത് നീ ചെയ്തതുപോലെ അവരുടെ വിശ്വാസത്തെ ആദരിക്കണമേ. ഈ ജനങ്ങളെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളും എല്ലാ രോഗങ്ങളും എല്ലാ വ്യാധികളും ഈ തുവാലകളെയും പൊതികളെയും പ്രതിനിധീകരിക്കുന്ന ജനങ്ങളെ, രോഗത്തിന്റെ ദുഷ്ടശക്തികൾ അവരെ വിട്ടുപോകാനിടയാക്കണമേ. ഒരു സമയത്ത് ഇസ്രായേൽ ജനത അവരുടെ കർത്തവ്യത്തിന്റെ പാതയിൽ ഒരു വാഗ്ദത്ത ദേശത്തേക്ക് നടക്കുകയായിരുന്നു. കർത്തവ്യത്തിന്റെ നിരയിൽ തന്നെ ശത്രു അവരെ തടഞ്ഞൊരു മൂലയിലാക്കിയും അവരുടെ മാർഗത്തിൽ ചെങ്കടൽ അവരുടെ കർത്തവ്യത്തിന്റെ പാതയെ വെട്ടിമുറിക്കുകയും ചെയ്തു. ദൈവം സ്വർഗത്തിൽ നിന്ന് അഗ്നിസ്തംഭത്തിൽ കൂടി നോക്കുകയും സമുദ്രം കണ്ട് ഭയപ്പെടുകയും ചെയ്തു. സമുദ്രം അതിന്റെ തിരമാലകളെ പുറകോട്ട് ഉരുട്ടി മാറ്റി, കാരണം ദൈവത്തിന്റെ തിരമാല സമുദ്രത്തിനടിയിലായി കഴിഞ്ഞിരുന്നു. അത് അവന്റെ കുഞ്ഞുങ്ങൾക്ക് മാർഗമൊരുക്കുകയും അനുസരണത്തിന്റെ പാതയിൽ അവർ നടക്കുകയും ചെയ്തു. ഇപ്പോൾ ദൈവമേ, ചെങ്കടൽ ഭയപ്പെട്ട് അതിന്റെ തിരമാലകളെ പുറകോട്ട് മറിക്കുകയും വെള്ളത്തെ പിന്നോട്ടാക്കുകയും അനുസരണത്തിന്റെ അണിയിൽ യാത്രയിലായിരുന്ന മക്കളെ മുമ്പോട്ട് വഴികൊടുക്കുകയും ചെയ്തു. സ്നേഹവാനായ ദൈവമേ, ഇന്ന് രാത്രിയിൽ വാഗ്ദത്തെ നൽകിയിരിക്കുന്ന നിന്റെ പുത്രനായ യേശുവിന്റെ രക്തത്തിൽ കൂടി നോക്കണമേ. ഈ തുവാലകൾ രോഗികളായ ജനങ്ങളുടെ മേൽ വെക്കുമ്പോൾ ദൈവത്തിന്റെ കണ്ണുകൾ അവയെ നോക്കണം. ആ രോഗവും പിശാചും പേടിച്ചിട്ട് പിന്മാറാനിടയാക്കണമേ. നല്ല ആരോഗ്യത്തോടും ശക്തിയോടും നിന്റെ ജനങ്ങൾ വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയിലാകാനിടയാക്കണമേ. ഇസ്രായേൽ മരുഭൂമിയിൽ കൂടി നടന്നിരുന്നതുപോലെ അതിന്റെ അവസാനം വരെ അവരുടെ ഇടയിൽ ബലഹീനനായ ഒരു വ്യക്തി പോലും ഉണ്ടായിരുന്നില്ല. പിതാവേ, ഈ കാര്യങ്ങൾ ഈ ജനങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കണമേ. കാരണം ഞങ്ങൾ ഈ തുവാലകളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അയക്കുന്നു. ആമേൻ. നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നിങ്ങളുടെ തുവാല നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ വിശ്വസിക്കുക. ദൈവം ഇത് കേൾക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. സംശയിക്കരുത്, ഒരംശം പോലും സംശയിക്കരുത്. നോക്കൂ, ഇത് വളരെ വിചിത്രമായി കണ്ടെന്നിരിക്കാം. ഒരു നിമിഷത്തേക്ക് എന്നോട് ക്ഷമിക്കുക. ഒരംശം പോലും സംശയിക്കരുത്. എന്നാൽ നാം അപേക്ഷിച്ചത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. ദൈവം ഇവിടെ സന്നിഹിതനായിട്ട് നിങ്ങളുടെ ഹൃദയരഹസ്യങ്ങൾ അറിയുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് ദൈവമാണെന്ന് അറിഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനെ ഉറപ്പിക്കുക, അത് മറ്റൊന്നുമായിരിക്കാൻ കഴിയില്ല. മഹത്തായ ഒരു നാളെയുണ്ടെങ്കിൽ എന്തായിരിക്കും? വർഷങ്ങൾക്ക് മുമ്പേ ഇതൊരു ചരിത്രമായിരുന്നേനെ. വരുവാനുള്ള കാലങ്ങളിലെ ജനങ്ങൾ പറയും, ഞാൻ ആ കാലത്തായിരുന്നു ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ അവിടെ നടന്നത് കാണുകയും അത് അറിയുകയും ചെയ്യുക മാത്രമായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ തന്നെ ഞാൻ വിശ്വസിക്കുമായിരുന്നു. നിങ്ങൾ വിശ്വസിക്കുന്ന അതേ കാര്യം അവനത് ചെയ്തപ്പോൾ നിങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ പിന്നെ ഓർക്കുക, അതപ്പോഴും അവൻ തന്നെ. അതവന്റെ ജീവൻ നിങ്ങളിലാകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.